നന്ദിയുണ്ട് സഹോദരൻ നെവിൽ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷത്തേക്ക് പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ഈ പ്രാർത്ഥനയിൽ ഓർക്കപ്പെടുവാനായി ആഗ്രഹിക്കുന്ന എല്ലാവരും അവരുടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവമേ ഇത് ഞാനാകുന്നു എന്ന് പറയുക. പരിശുദ്ധനും കൃപാലുവുമായ ദൈവമേ, ഞങ്ങൾ ഈ ജനങ്ങളെ അവരുടെ അപേക്ഷകളുമായി നിന്റെ മുമ്പാകെ കൊണ്ടുവരുന്നു. അവർ ഓർക്കപ്പെടുന്നതിനായി അപേക്ഷിച്ചിരിക്കുന്നു. കൂടാതെ കർത്താവെ, എന്റെ കൈകളും ഉയർത്തിയിരിക്കുന്നു. ഞങ്ങളോട് ദയ തോന്നണമേ എന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുവല്ലോ. അതിനാൽ നീ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. പിതാവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കരുണയ്ക്കായും ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിനായും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതിനാൽ സുവിശേഷ സത്യത്തെ ജനങ്ങളുടെ അടുക്കൽ എത്തിച്ചു കൊടുക്കാനിടയാക്കുകയും അത് നിന്റെ സഭയ്ക്ക് വേണ്ടിയുള്ള ഈ നാഴികയിലെ സന്ദേശമാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ആ സഭയുടെ ഈ അന്ത്യനാളുകളിൽ വിളിച്ചു വേർപിരിക്കപ്പെടുന്ന ആ സഭയുടെ ഒരു ഭാഗമായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, ഞങ്ങൾ ആ ഭാഗമായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഭാഗമായിരിക്കുന്നതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തിരിക്കണം എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരെയും പരീക്ഷിക്കുന്ന ഭൂമിയുടെ മേലായിരിക്കുന്ന ഈ പരീക്ഷണത്തിന്റെ നാഴികയിൽ ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമേ. ഞങ്ങളെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അതിനാൽ കാലത്തിന്റെ തുടക്കം മുതൽ എല്ലാ വിശ്വാസികളും മുമ്പോട്ട് നോക്കി കാത്തിരിക്കുന്ന ആ നിത്യജീവനു വേണ്ടി അവസാനം അങ്ങയുടെ അടുക്കിലേക്ക് സമാധാനത്തോടെ അന്ത്യസമയത്ത് കടന്നു വരാനിടയാക്കണമേ. കർത്താവ്, ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് രാത്രിയിൽ ഇവിടെ ആയിരിക്കുന്നതിനുള്ള സൌഭാഗ്യത്തിനായും യേശുവിൽ കൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവകൃപയ്ക്ക് വേണ്ടിയും ഞാൻ വാസ്തവമായും നന്ദിയുള്ളവനാകുന്നു. അതുകൂടാതെ ഇന്ന് രാവിലത്തെ ആ സന്ദേശത്തെക്കുറിച്ചും ഇപ്പോൾ എല്ലാവരും അത് നന്നായി മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ സമയം ഇതാകുന്നില്ല എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നോക്കൂ, എന്നാൽ സന്ദേശം സത്യമാകുന്നു. ആ സന്ദേശം സത്യമാകുന്നു. ഇത് ആ സമയമല്ലെങ്കിൽ അതായിരിക്കും. ഏതെങ്കിലും ഒരു സമയത്ത് അതായിരിക്കും. കൂടാതെ ഇത് ആ സമയത്തെ പോലെ തന്നെ കാണപ്പെട്ടിട്ട് വയോവൃദ്ധനായ പൌലോസിനെ പോലെ എനിക്ക് അനുഭവപ്പെടുകയുണ്ടായിട്ട് അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചിരിക്കുന്നുവല്ലോ. നോക്കൂ, എല്ലാ കാര്യങ്ങളും നിവൃത്തിയാകേണ്ടതാകുന്നു. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ഒരു കാര്യം, അതിനായി ഞാൻ ക്ഷമ പറയുന്നു. അതായത്, ഞാനത് പറഞ്ഞുപോയി. ഞാനൊരു സഹോദരന്റെ പേരെടുത്ത് പറഞ്ഞു. അത് ഞാൻ തെറ്റാണെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ചെയ്തുകൂടായിരുന്നു. ഞാനൊരു വ്യക്തിയുടെ പേര് ഒരിക്കലും വിളിച്ചു പറയാറില്ല. അത് ഈ ടേപ്പുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ചെന്ന് പെടുകയാണെങ്കിലാകുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. കാരണം ആ സഹോദരൻ ഒരു വലിയ മനുഷ്യനും ഒരു നല്ല മനുഷ്യനും ഈ പ്രസംഗപീഠത്തിൽ തന്നെ നിന്നുകൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള സഹോദരൻ ഡേവിഡ് ഡ്യൂപ്ലസിസ് ആകുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് വിളിക്കുന്നത് അർത്ഥമാക്കിയിരുന്നില്ല. ഞാൻ സന്ദേശത്തെക്കുറിച്ച്, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും, അത് ഈ സമയത്താണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും വിഷമഘട്ടത്തിലായിരിക്കുകയും ഞാൻ ഈ സഹോദരന്റെ പേരെടുത്ത് വിളിക്കുകയും ചെയ്തു. ഞാനത് ചെയ്യാറില്ല. ഞാനത് ചെയ്തതിൽ ക്ഷമിക്കണം. ഞാൻ സഹോദരൻ ഡേവിഡ് ഡ്യൂപ്ലസിസിനെ സ്നേഹിക്കുന്നു. അദ്ദേഹം നമ്മുടെ സഹോദരനും കൂടാതെ അതുപോലെയുള്ള ഒരു മിടുക്കനായ മനുഷ്യൻ, തിരുവെഴുത്തുകളിൽ കൂടുതൽ വിവരമുള്ളവനായിരിക്കണം. അതെന്താകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് ഞാനും ഡേവിഡുമായി സംസാരിച്ചതിനെക്കുറിച്ചായിരിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ യോഗങ്ങളിൽ വെച്ച് എന്നെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇതേ പ്രസംഗപീഠത്തിൽ നിന്ന് തന്നെ പ്രസംഗിക്കുകയും അല്ലെങ്കിൽ പഴയ പള്ളിയിൽ വെച്ചായിരുന്നു. അത് നേരെ ഈ പ്രസംഗപീഠത്തിൽ നിന്നുമായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരനായ ജസ്റ്റിസ് സൌത്ത് ആഫ്രിക്കയിൽ വെച്ച് എന്റെ പരിഭാഷകനായിരുന്നു. അവിടേക്ക് ഞാൻ തിരികെ പോവുകയാണ്. അവർ ഒരു നല്ല കുടുംബത്തിൽ നിന്നും, ഒരു പെന്തക്കോസ് കുടുംബത്തിൽ നിന്നും വന്നിരുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഡേവിഡ് ഒരിക്കൽ പെന്തക്കോസ്തുകാരുടെ ലോക സമ്മേളനത്തിന്റെയും ലോക പെന്തക്കോസ്തൽ അസംബ്ലിയുടെയും അധ്യക്ഷനായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അധ്യക്ഷരിൽ ഒരുവനായിരുന്നു. അദ്ദേഹം പിന്നീട് അമേരിക്കയിലെത്തി ടെക്സാസിൽ സഹോദരൻ ഗോർഡൻ ലിൻസിയോടൊപ്പം താമസമർപ്പിക്കുകയും പിന്നീട് പ്രസംഗിക്കാൻ തുടങ്ങിയും വ്യത്യസ്തമായ പലയിടങ്ങളിലേക്ക് പോയി വരുന്നു. പക്ഷേ അതെന്തായിരുന്നുവെന്നാൽ, നമ്മുടെ ഈ വിലയേറിയ സഹോദരനെ തെറ്റുപറ്റിയത് എവിടെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്, അത് ഞാനും ബാധ്യസ്ഥനാകുന്നതുപോലെ, അല്ലെങ്കിൽ അത് മറ്റാരുമാകാം, അദ്ദേഹവും മേലേക്കും ഉയർന്നിടങ്ങളുമായും ഇടപെടാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു. അദ്ദേഹം തുടർച്ചയായി പ്രിൻസ്റ്റൺ കലാശാലയെക്കുറിച്ചും കൂടാതെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്ന മറ്റ് സ്ഥലങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും അദ്ദേഹം ചെയ്യുന്നത് എന്താണോ അത് ശരിയാണെന്ന് വിചാരിക്കുകയും നേരെ യന്ത്രത്തിലേക്ക് കച്ചി കയറ്റിയിടുകയുമായിരുന്നു. നോക്കൂ, എന്തൊരു ഉല്ലാസമായിരുന്നു. അതുമാത്രമല്ല, പൂർണ്ണ സുവിശേഷ വ്യവസായക്കാർ അവരാണ് ലോകമെമ്പാടുമായി എല്ലായിടത്തും എന്റെ യോഗങ്ങളുടെ ഭാരവാഹികളായിരുന്നത്. നോക്കൂ, ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, എന്നാൽ ഞാൻ തീർച്ചയായും അവർക്കുണ്ടായിരുന്ന തത്വസംഹിതകളുമായി യോജിച്ചിരുന്നില്ല. അവർ തന്നെ തുടങ്ങിവെച്ച തത്വസംഹിതകളിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞിരിക്കുകയും അങ്ങനെ ഇപ്പോൾ മറ്റേതൊരു സഭാസമുദായത്തെയും പോലെ അല്ലെങ്കിൽ അതുപോലെ എന്തിനേയും പോലെ ആയിത്തീർന്നിരിക്കുന്നു. നോക്കൂ, അതെന്താകുന്നു എന്ന് വെച്ചാൽ അവർ പെന്തിക്കോസുകാരായി തന്നെ ശേഷിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാകുന്നു. എന്നാൽ അവർ പെന്തിക്കോസും ബാക്കിയുള്ളതും തമ്മിൽ കൂട്ടിക്കലർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാകുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ ഡേവിഡ് ഡ്യുപ്ലസിസ് ഒരു അത്ഭുതവാനായ ഒരു മിടുക്കനായ മനുഷ്യനായിരിക്കെ തിരുവെഴുത്തിനെക്കുറിച്ച് നന്നായി വളരെയധികം അറിവുള്ളവനായിട്ട് ഉറങ്ങിപ്പോയ കന്യകമാർ എണ്ണ വാങ്ങുവാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ സമയം അവസാനിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിരിക്കേണ്ടവനായിരുന്നു. മനസ്സിലായില്ലേ? ഓർക്കുക, അവൾ എണ്ണ വാങ്ങിക്കാൻ എത്തിയപ്പോഴേക്കും അവിടെ യാതൊരു എണ്ണയും ശേഷിച്ചിട്ടില്ലായിരുന്നു. തിരുവെഴുത്ത് അതാകുന്നു പറയുന്നത്. അപ്പോൾ അവൾ സഭയോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണയിൽ നിന്നും ഞങ്ങൾക്ക് എണ്ണ തരൂ. എന്നാൽ അവൾക്കത് കിട്ടിയിരുന്നില്ല. അവളൊരു പക്ഷേ മേലോട്ടും താഴോട്ടും ചാടുകയും അന്യഭാഷ പറയുകയും മറ്റെന്തെല്ലാമൊക്കെ ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം വചനപ്രകാരം അവൾക്കത് കിട്ടിയിരുന്നില്ല. എന്നാൽ അവൾ പുറത്തെ ഇരുട്ടിലേക്ക് എറിഞ്ഞു കളയപ്പെട്ടു. അവിടെ കരച്ചിലും വിലാപവും പല്ലുകടിയും ആയിരുന്നു. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടി അകത്ത് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. ബുദ്ധിയുള്ള കന്യകമാർക്ക് എണ്ണ അവരുടെ കുപ്പിയിലുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് മറ്റൊരു മനുഷ്യനെ അറിയാം. കഴിഞ്ഞ ദിവസം എന്തോ ഒന്ന് സംഭവിക്കുകയുണ്ടായി. നോക്കൂ, അതെന്താകുന്നു എന്ന് വെച്ചാൽ ഈ മിടുക്കരായ ജനങ്ങൾക്ക്, നോക്കൂ, അത് കുറച്ചു മാത്രമാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ സ്വാധീനം കിട്ടുന്നു എന്നുള്ളതാകുന്നു. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്നാൽ അത് ദൈവമാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങുന്നതാകുന്നു. പലപ്പോഴും അത് ചെയ്യുന്നത് പിശാചാകുന്നു. നോക്കൂ, യേശുവിന് ഹെരോദാവിന്റെ മുമ്പിൽ വരാനൊരവസരം കിട്ടിയിരുന്നു. അവന് വളരെയധികം പേരുടെ മുമ്പിൽ ഒരവസരമുണ്ടായിരുന്നു. കൂടാതെ അവർ അവനെ ഒരു പ്രകടന വിദഗ്ധനായി ഉപയോഗിക്കാൻ ആഗ്രഹിച്ചിരുന്നു. നോക്കൂ, അതുമാത്രമാണ് അവർ പെന്തിക്കോസ്തുമായിട്ട് എല്ലാമായി ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. പെന്തിക്കോസ്ത് ആ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കടന്നു വന്നിരിക്കുന്നു. സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായയെപ്പോലെയും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നിയെപ്പോലെയും അവർ വീണ്ടും നേരെ അതിലേക്ക് തന്നെ തിരികെയും അങ്ങനെ ഇപ്പോൾ അവർ ഐക്യസഭാ സമിതിയിലെത്തിയിരിക്കുന്നു. നോക്കൂ, അത് തീരെ മോശമായിരിക്കുന്നു. അതൊരു നാണക്കേടാകുന്നു. ദൈവമേ എന്നെ ചെറുതായും താഴ്മയിലും കാത്തുപാലിക്കണമേ. അതിനാൽ അവന് തന്റെ സത്യം വെളിപ്പെടുത്താൻ കഴിയും. ശരിയല്ലേ? ഞാനൊരിക്കലും അത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. യാതൊരു തെളിഞ്ഞ വെളിച്ചമായും കത്തിയാളുന്ന മിന്നൽ പിണരായും ഈ ലോകത്തിനു വേണ്ടി ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ വെറുക്കപ്പെട്ട കൂട്ടത്തോടൊപ്പം ഞാൻ എന്റെ വഴിയെടുക്കട്ടെ. ഞാൻ വചനത്തോടൊപ്പം നിൽക്കട്ടെ. ഇപ്പോൾ ലോകസഭാ സമിതി വത്തിക്കാനുമായിട്ട് ഒന്നായി കൂടിച്ചേരുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാകുന്നു. അവർക്ക് വചനവുമായിട്ട് ഒന്നായി കൂടിച്ചേരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർക്ക് സഭാസമുദായമായിട്ട് കഴിഞ്ഞിരിക്കാം, എന്നാൽ അവർക്ക് വചനവുമായിട്ട് കഴിയുകയില്ല. നോക്കൂ, അത് ശരിയാണ്. അതുകൊണ്ട് അനുരഞ്ജനം നടത്തുന്നതിനായി യാതൊന്നുമില്ല. മനസ്സിലായില്ലേ? ഒരു സഭാസമുദായം അതെല്ലാം ഒന്നു തന്നെയാകുന്നു. എല്ലാ കാര്യങ്ങളും ഒന്നു തന്നെയാകുന്നു. അത് അമ്മയും മകളും പോലെ സമ്പൂർണമായും ഒരേ നിരയിലാകുന്നു. എന്നാൽ അത് ഈ വചനത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ ഞാൻ കത്തോലിക്കാ മതത്തിനോട് എതിരായിരിക്കുന്നത് പോലെ തന്നെ ഞാൻ മെത്തഡിസ്റ്റിനോടും ബാപ്റ്റിസ്റ്റിനോടും പ്രസ്ബിറ്റേറിയൻകാരോടും ഉറപ്പായി തന്നെ എതിരായിരിക്കുന്നു. കാരണം ഈ വചനത്തിനനുസരിച്ച് അവർ അമ്മയും മകളും ആകുന്നു. അത് ഈ വചനത്തോട് ഞാൻ എന്റെ നിലപാട് എടുത്തിട്ടുള്ളത് നോക്കൂ, ഇതാകുന്നു. ഇതിലുള്ള എല്ലാ വചനത്തോടുമാകുന്നു. ഇപ്പോൾ ഈ വിലയേറിയ സഹോദരൻ, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എന്റെ അടുത്ത സുഹൃത്തുക്കളാകുന്നു. നിങ്ങളിൽ വളരെ പേരും ആ മാസിക കണ്ടിട്ടുണ്ടാകും. അവിടെ എപ്രകാരം ദൈവത്താൽ അയക്കപ്പെട്ട ആ വിലയേറിയ സഹോദരന് എങ്ങനെ തന്റെ ഭാര്യയെ എപ്പോഴെങ്കിലും ആരോ അവളോട് പറഞ്ഞു അവൾ ജാക്കുലിൻ കെന്നഡിയെ പോലെ കാണപ്പെടുന്നെന്നും അവൾ അവളുടെ വലിയ തലമുടി വെട്ടലും മറ്റുമായിട്ട് ക്ഷീണിച്ചു പോകുകയും മറ്റും ചെയ്തു. എന്താകുന്നു ഇത്? അവളെല്ലായ്പ്പോഴും അത്തരത്തിൽപ്പെട്ട ജനങ്ങളുമായി സഹകരിച്ചിരിക്കുകയും അങ്ങനെ അവസാനം ഒരു നല്ല മനുഷ്യൻ ഒരു മോശമായ സ്ത്രീ എടുക്കുമ്പോൾ ഒന്നുകിൽ അവൾ ഒരു നല്ല സ്ത്രീയായി മാറും, അല്ലെങ്കിൽ ഞാൻ അർത്ഥമാക്കുന്നത് ഒരു നല്ല മനുഷ്യൻ ഒരു മോശമായ സ്ത്രീ എടുക്കുമ്പോൾ അവൾ ഒന്നുകിൽ ഒരു നല്ല സ്ത്രീയായി മാറും, അല്ലെങ്കിൽ അവനൊരു മോശമായ മനുഷ്യനായി തീരും. നിങ്ങളുടെ കൂട്ടുകെട്ട് എന്നെ കാണിക്കുക, നിങ്ങൾ ആരാകുന്നുവെന്ന് ഞാൻ പറയാം. നോക്കൂ, ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് കൂട്ടം കൂടുന്നു. തിളക്കമുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി നടക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ മെക്സിക്കോയുടെ നിരയിലുള്ള അരിസോണ മലയുടെ മുകളിലുള്ള ഒരു ഖനിയുടെ മുകളിലേക്ക് ചവിട്ടിക്കയറുകയുണ്ടായി. സഹോദരൻ ഷോത്മാനും ഞാനും അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് അതെന്താണോ എന്ന് ഞാനത് കുഴിച്ച് ഒരു പിടി നിറച്ച് പുറത്തെടുത്തു. അത് കാഴ്ചയ്ക്ക് ശരിക്കും സ്വർണം പോലെ തന്നെ കാണപ്പെട്ടിരുന്നു. എന്നാൽ അത് സ്വർണമല്ല എന്ന് പറയുന്നതിനുള്ള ഒരേ ഒരു വഴി എന്നത് അത് സ്വർണത്തെക്കാൾ അധികം മിനുങ്ങിയിരുന്നു. അത് മിനുങ്ങിയിരുന്നു, സ്വർണം ഒരിക്കലും മിനുങ്ങുന്നില്ല, അത് തിളങ്ങുന്നു. നോക്കൂ, അതിനെ എന്താണ് വിളിച്ചിരുന്നത് എന്നാൽ അത് മൂഢന്മാരുടെ സ്വർണം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിന് അത് ഉൾക്കൊണ്ടിരുന്ന പാറയുടെ വില പോലും ഉണ്ടായിരുന്നില്ല. അതിന് ഇരുമ്പയിര് എന്ന് വിളിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ശാസ്ത്രകാരന്മാർ അവകാശപ്പെടുന്നത് വെള്ളവും ചോരുന്ന അമ്ലങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും വേണ്ടത്രയും അധികമായി എത്തിച്ചേർന്ന് അതിനെ കട്ടിയാക്കി സ്വർണത്തിന്റെ അവസ്ഥയിൽ അതിനെ കൊണ്ടുവരുന്നതിന് ഒരിക്കലും അവിടെ എത്തിച്ചേരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് അത് നന്നായി മിനുങ്ങി കാണപ്പെടുന്നു, എന്നാൽ അതിന് വേണ്ടിയ രാസവസ്തുക്കൾ അതിലില്ല. അപ്രകാരമാണ് വളരെയധികം കപടവിശ്വാസികളായ ക്രിസ്തുമതക്കാരുമായിരിക്കുന്നത്. നോക്കൂ, അത് കണ്ടാൽ ഹോളിവുഡ് പോലെ മിനുങ്ങിക്കാണും, എന്നാൽ സഭ സുവിശേഷത്താൽ തിളങ്ങിക്കാണുന്നു. ഇപ്പോൾ ഇവിടെയുള്ള ചില സഹോദരിമാർ ബില്ലി എന്നെ അത് കാണിച്ചിരുന്നു. അവർ ചെന്ന് ലൈഫ് മാസികയിൽ നിന്നും ഈ ചിത്രത്തെ എടുത്തിട്ട് അതിലുണ്ടായിരുന്ന 7 ദൂതന്മാരെ വലുതാക്കിയെടുത്ത് എനിക്ക് അയച്ചു തന്നതിന് അത്രയുമധികം ദൈവ് കാണിച്ചിരുന്നു. ഇതാകുന്നു ആ ചിത്രം. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതെന്നെ വിട്ടുപോകുമ്പോൾ തിരികെ ഉയരത്തിലേക്ക് പോകുമ്പോൾ ഈ ദൂതന്മാർ അവരുടെ സന്ദേശത്തെ കൊണ്ടുവന്നിരിക്കുകയും അതൊരു പിരമിഡിന്റെ രൂപത്തിലുമായിരുന്നു. അത് ഞാൻ ഇത് സംഭവിക്കുന്നതിന് 3 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ തന്നെ കൃത്യമായും അത് സംഭവിച്ചിരുന്നു. അത് ശരിയല്ലേ? അതിലെ ശ്രദ്ധാർഹമായ ദൂതൻ അതിന്റെ ചിറകുകൾ പിന്നിലേക്ക് ഒരു വശത്തേക്കായി പിന്നോട്ട് വിരിച്ചുകൊണ്ട് നിങ്ങളത് ഓർക്കുന്നുണ്ടാകുമല്ലോ. എന്നിട്ട് പറഞ്ഞു, അത് ഈ വേഗതയിൽ വരികയായിരുന്നു. നിങ്ങൾക്ക് ആ ചിറകുകളെ അവിടെ കാണാൻ കഴിയുന്നില്ലേ? അവിടെ അതാ ആ ദൂതൻ. കൃത്യമായും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ദൈവത്തിന് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അവർക്കിവിടെ ഒരു ചിത്രം കൂടി കിടപ്പുണ്ട്. അതൊരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞതായിരുന്നു. പലപ്പോഴും ജനങ്ങൾ പറയും, വിവേചനത്തിൽ പറയപ്പെടും ഈ വ്യക്തി മരണത്തിന്റെ നിഴലിലാകുന്നു, ഒരു കറുത്തിരുണ്ട നിഴൽ. ഇപ്പോൾ അവർ പറയും, ശരി, അത് അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. നോക്കൂ, അങ്ങനെയുള്ള ജനങ്ങൾക്കാണ് അവസാനം വരെയും പോകാൻ കഴിയാത്തത്. അവർക്കത് കാണാൻ കഴിയില്ല. അവർക്ക് നിങ്ങളോടൊപ്പം ഒച്ച വയ്ക്കാൻ കഴിയും. അവർക്ക് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ കഴിയും. എന്നാൽ വാസ്തവമായും സകലതും വിശ്വസിക്കേണ്ടി വരുമ്പോൾ മുഴുവൻ പ്രാണനാലും ദേഹിയാലും അവർക്കത് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്നാൽ നിങ്ങൾ നോക്കൂ, ദൈവം അതിലുണ്ടായിട്ട് സത്യത്തെ പറയുന്നെങ്കിൽ ഇത് ചരിത്രത്തിന്റെ അവസാനത്തെ പ്രാവശ്യമാകുന്നു. ലോകത്തിന്റെ ചരിത്രത്തിലെ അവസാനത്തെ പ്രാവശ്യമാകുന്നു. ഇത് സമാപിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം ഇനിയും സമയമുണ്ടാകില്ല. ദൈവം എല്ലാ കാര്യങ്ങളെയും ആത്മീയമായും ശാസ്ത്രീയമായും രണ്ടു രീതിയിലും ഉറപ്പിക്കുകയാണ്. ഒരു ബാരനായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു അഗ്നിസ്തംഭം, അതൊരു നക്ഷത്രം പോലെ കാണപ്പെട്ടിരുന്നു. എത്ര പേർ ഓർക്കുന്നുണ്ട്? പഴയകാലത്ത് അവർ അതിനെ നക്ഷത്രം എന്ന് വിളിച്ചിരുന്നില്ലേ? അതിവിടെ നദിക്കരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകൻ അയക്കപ്പെട്ടതുപോലെ. ഇപ്പോൾ അവസാനം അത് താഴേക്കിറങ്ങി വന്ന് അതിന്റെ ചിത്രം എടുക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് നമുക്കിവിടെ എവിടെയായിട്ടുണ്ടായിരുന്നു? അതെ, അത് ആ മൂലയ്ക്കായിട്ടാകുന്നു. എനിക്കത് കാണാൻ കഴിയുന്നില്ല. ശാസ്ത്രീയമായി അത് സത്യമാകുന്നു എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ജനങ്ങൾക്ക് നിഴലിട്ടിരിക്കുന്നു എന്നത് പറയപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സ്ത്രീയാകുന്നു, ഇതൊരു ചിത്രമാകുന്നു. അവിടെ അത് സാധാരണ രീതിയിലുള്ള മറ്റേതൊരു ചിത്രവും പോലെയാകുന്നു. അതൊരു യന്ത്രത്താൽ ഒരാൾ ഒന്നെടുക്കുന്നത് പോലെ തന്നെയാകുന്നു. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തി അതിനെക്കുറിച്ച് അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ട് ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ അർബുദ രോഗത്താൽ മരണത്തിന് നിഴലിട്ടിരിക്കുന്നു. അവിടെ ഒരു കറുത്ത നിഴലാകുന്നു. അവർ തിരിഞ്ഞുകൊണ്ട് അതിന്റെ ചിത്രമെടുക്കുകയുണ്ടായി. ആ മഹിള ഇവിടെ സാക്ഷീകരിക്കുന്നതിനായിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കറിയാവുന്നിടത്തോളം അവർ ഇന്ന് രാത്രിയിലും ഇവിടെയായിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അവിടെയായിട്ട് ഒരു കറുത്ത നിഴലിന്റെ മൂടലുമായി അതാ അവർ അവിടെ നിൽക്കുന്നു. ശരി, ഇപ്പോൾ ഇത് സത്യമാണെന്ന് തെളിയിക്കുന്നതിനുള്ള ശാസ്ത്രീയ തെളിവുകൾ അവിടെ ഉണ്ടായിരിക്കുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഈ മഹിള സൗഖ്യപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ തന്നെ അവർ ചിത്രമെടുക്കുകയും അവിടെ ആ നിഴൽ പിന്നെ ഉണ്ടായിരുന്നതുമില്ല. എന്താണ് ആ ചില്ലുകളിൽ പിന്നെ പതിഞ്ഞത്? അത് പ്രഖ്യാപിച്ചപ്പോൾ എന്താണ് അവശേഷിച്ചിരുന്നത്? അവർ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അത് ആ ചില്ലുകളിൽ ഉണ്ടായിരുന്നില്ല. നോക്കൂ, ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ദൂതന്മാരുടെ വരവിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. സഹോദരൻ ഫ്രെഡ് അവരിൽ ഒരാളായിരിക്കെ. ഞാൻ കുറച്ചുനേരം മുമ്പേ സഹോദരൻ ഫ്രെഡിനെ കണ്ടിരുന്നു. അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയിരിക്കുന്നു. എന്നാൽ അദ്ദേഹം എവിടെയോ കാണാതായിരിക്കുന്നു. ഓ, ഇവിടെ പിന്നിലായിട്ടുണ്ട്. അത് നന്നായിരിക്കുന്നു. അദ്ദേഹം അവിടെ ഒരു 2 മൈലിനകത്തായി, അല്ലെങ്കിൽ ഒരു 1.5 മൈലിനകത്ത്, അല്ലെങ്കിൽ ഞാൻ നിന്നിടത്ത് നിന്ന് 2 മൈലിനകത്തായി നിന്നിരുന്നു. ഈ സ്ഫോടനം കേൾക്കുകയും അത് കടന്നുപോയപ്പോൾ കല്ലുകൾ പൊട്ടിത്തെറിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും. സഹോദരൻ ഫ്രെഡ്, അത് ശരിയല്ലേ? അവിടെ ദൂതന്മാർ ആ സന്ദേശവുമായി തിരികെ അയക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇതാ അതൊരു പിരമിഡിന്റെ രൂപത്തിൽ പോലും അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നതുപോലെയും ഞാൻ പോകുന്നതിനു മുമ്പായി എങ്ങനെ അത് നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞതുപോലെയും തന്നെയായിരുന്നു. ചിത്രങ്ങൾക്ക് ശേഷം ചിത്രങ്ങൾ രാജ്യമൊട്ട് കഥയെടുക്കുകയും മെക്സിക്കോ വരെയും 30 മൈൽ ഉയരത്തിൽ 27 മൈൽ വീതിയിലുമായിരുന്നു. അത്രയും ഉയരത്തിലായിട്ട് ഈർപ്പത്തിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ തന്നെ അത് കഴിയില്ല. ഈർപ്പത്തിന് ഏകദേശം 8 അല്ലെങ്കിൽ 9 മൈലുകൾക്ക് അപ്പുറം പോകാൻ കഴിയില്ല. അത് കഴിഞ്ഞാൽ പിന്നെ യാതൊന്നിനും ഈർപ്പമുണ്ടാക്കാൻ കഴിയാത്ത ഒരു സ്ഥാനത്തായി തീരുന്നു. നോക്കൂ, അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ 27 മൈൽ ഉയരത്തിലും 30 മൈൽ വീതിയിലുമായിരുന്നു, അല്ലെങ്കിൽ അത് 20 അല്ലെങ്കിൽ 30 മൈൽ ഉയരത്തിലും 27 മൈൽ കുറുകിയുമായിട്ട് അതിലേതോന്നായിരുന്നു. ലൈഫ് മാസിക അത് പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ ലുക്ക് മാസികയിലാകുന്നു. ഏതായിരുന്നു അത്? ലൈഫ് മാസികയോ ലുക്ക് മാസികയോ? ലൈഫ് മാസികയിലായിരുന്നു. അത് മെയ് മാസം 17-ാം തീയതിയിലെ പതിപ്പായിരുന്നു. അതായിരുന്നു ഇത്. ഇപ്പോൾ അത് അവിടെയായിട്ട് അതാകുന്നു സത്യമെന്ന് ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ കാരണത്താൽ അത് സത്യമാണോ എന്ന് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് വിഷമിക്കുന്നില്ല. ആത്മീയമായും ശാസ്ത്രീയമായും രണ്ട് രീതിയിലും എന്താണോ അത് പറഞ്ഞിരുന്നത് അത് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് 7 മുദ്രകളുടെ സന്ദേശം അതിന്റെ സമാപനത്തിൽ അതാകുന്നു മുഴുവൻ വേദപുസ്തകത്തിന്റെയും സന്ദേശം. ഏഴ് മുദ്രകൾ പുതിയ നിയമത്തെ അടയ്ക്കുകയും മുദ്രയിടുകയും ചെയ്യുന്നു. അത് സത്യമാകുന്നു. ഇപ്പോൾ നമുക്കറിയാം അത് പ്രവചനത്തിന്റെ ഉച്ചരിക്കലാലും ശാസ്ത്രീയമായും വചനത്താലുമാകുന്നു. 3 കാര്യങ്ങൾ അതിന് സാക്ഷ്യം തന്നിരിക്കുന്നു. അത് സത്യമാകുന്നു. ആ കാരണത്താൽ നമുക്കറിയാം നാം അന്ത്യകാലത്തായിരിക്കുന്നു. നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഞാൻ എത്ര ദൂരത്തായിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല. അവനത് നമ്മെ അറിയുന്നതിന് ഒരിക്കലും ഇടയാക്കുകയില്ല, കാരണം അവന്റെ വരവ് രാത്രിയിൽ കള്ളനെ പോലെയാകുന്നു. എന്റെ സ്നേഹിതരെ, സഹോദര സഹോദരി, മറ്റൊന്നും പരിഗണിക്കാതെ നമുക്കിപ്പോൾ തയ്യാറായി നിൽക്കാം. നമുക്ക് നമ്മെ തന്നെ കളങ്കമില്ലാത്തവരാക്കാം. നോക്കൂ, കാരണം ലോകം ഇതുപോലെ തന്നെ മുമ്പോട്ട് പോകും. ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ ഒരിക്കലും അറിയുക പോലുമില്ല. കരുണയുടെ വാതിലുകൾ അടഞ്ഞു കഴിയുമ്പോൾ പ്രാസംഗികൻ രക്ഷയെ പ്രസംഗിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും. ജനങ്ങളെ മാനസാന്തരത്തിന് കാരണമാക്കുകയും അതെല്ലായ്പ്പോഴും ചെയ്തിരുന്നത് പോലെ തന്നെ ചെയ്യുകയും ചെയ്യും. അത് മറ്റുള്ള കാലങ്ങളിലും ചെയ്തു. അത് ഈ കാലഘട്ടത്തിലും അത് അതുപോലെ തന്നെ ചെയ്യും. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ അത്രയും പെട്ടെന്നും അത്രയും വേഗതയിലുമായിട്ട് ലോകമൊരിക്കലും അവർ പോയി കഴിഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയില്ല. ശരിയാണ്, അവർ അതിനെക്കുറിച്ച് യാതൊരു കാര്യവും അറിഞ്ഞിട്ടില്ല. അവൻ വന്ന് അവളെ എടുത്തുകൊണ്ടുപോകും. അത് പോയി കഴിഞ്ഞിരിക്കും. അവർ അതിനെക്കുറിച്ച് യാതൊരു കാര്യം അറിയുകയുമില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുക, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ നാഴിക എപ്പോഴാണെന്ന് നമുക്കറിയില്ല, എന്നാൽ അത് ഉടനെ തന്നെ കാണുമെന്ന് നാം വിശ്വസിക്കുന്നു. മിന്നുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊള്ളുക, സുവിശേഷത്തോടൊപ്പം നിൽക്കുക. നോക്കൂ, അവിടെ തന്നെ നിൽക്കുകയും ഇപ്പോൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇപ്പോൾ ബില്ലി എനിക്കൊരു കത്തെഴുതിയത് ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരു കുറിപ്പ് എന്ന് പറയുന്നതാണ് ശരി. ആർക്കോ കുട്ടികളെ സമർപ്പിക്കാനുണ്ടാകുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് ശരിയാണെങ്കിൽ, ശരിയാണോ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക ആരെങ്കിലും ഉണ്ടെങ്കിൽ. അതെ, 2 കുട്ടികളാകുന്നു. അവരെ ഉടനെ തന്നെ ഇവിടേക്ക് കൊണ്ടുവരിക. കൂടാതെ സഹോദരൻ നെവിലും സംഗീതോപകരണം വായിക്കുന്ന സഹോദരി, ഒരു നിമിഷത്തേക്ക് കുട്ടികളുടെ സമർപ്പണത്തിന് വേണ്ടി കടന്നു വരുമോ എന്ന് ഞാൻ ആശിക്കുന്നു. നാം ഒരു കാര്യവും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ ഓർക്കുക, നാളെ രാത്രിയിൽ ഈ സമയം കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞങ്ങൾ ന്യൂയോർക്ക് നഗരത്തിലായിരിക്കും. ഞങ്ങൾ അവിടെയുള്ള പോർക്കളത്തിൽ വിശ്വാസത്തിന്റെ നല്ല പോരാട്ടം പോരാടുന്നതിനായി പോകുന്നു. ശരി, അവിടെ തന്നെ സഹോദരി, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടെ മുമ്പിലായി തന്നെ നിന്നുകൊള്ളുക, ഞാൻ അവരെ കയ്യിലെടുത്തുകൊള്ളാം. അതേ മഹളെ, നന്ദിയുണ്ട്. ഇപ്പോൾ എനിക്ക് വേണ്ടി എത്ര പേർ പ്രാർത്ഥിക്കും? ഇപ്പോൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ആശിക്കുന്നു. ഞായറാഴ്ച ഒരാഴ്ച, അത് സഹോദരൻ നെവിലിനും നന്നായിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരാഴ്ചത്തേക്ക് ലൂസിയാനയിലേക്കുള്ള വഴിയിൽ നിർത്തിയിട്ട് സഭയിൽ ഒരു യോഗത്തിന് വേണ്ടി ഞാൻ വീണ്ടും തിരികെ എത്തും. നിങ്ങളുടെ എല്ലാവരുടെയും കരുണയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. എനിക്ക് അവിടേക്ക് പഞ്ചസാര മിഠായി അയച്ചതെന്ന ഒരു മഹിളയ്ക്കായി അവരെ ഞാൻ വിലമതിക്കുന്നു. ആ മഹിള ആരായിരുന്നുവെന്ന് എനിക്കറിയില്ല. ആരോ എനിക്ക് ഒരു പെട്ടി നിറച്ച് പഞ്ചസാര മിഠായും കുറച്ച് കുമ്പളും ഇതുപോലെ കൊടുത്തയച്ചിരുന്നു. അത് വാസ്തവമായും സ്വാദിഷ്ടമേറിയതായിരുന്നു. ഞാനിപ്പോൾ അതുമായി വയറു നിറഞ്ഞിരിക്കുകയാണ്. അതിനാൽ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവരാകുന്നു. ഈ ചെറിയ കാര്യങ്ങൾ അധികമൊന്നും അർത്ഥമാക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അത് തീർച്ചയായും ചെയ്യുന്നുണ്ട്. ചെറിയ അടയാളങ്ങളാകുന്നു. അതുപോലെ വ്യത്യസ്തരായ ഓരോരുത്തരും അവരുടെ സ്നേഹത്തിന്റെ ദാനങ്ങൾ കൈമാറുന്നു. അത് ബില്ലി പോളിനെ കാണിക്കുകയും അവരുടെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെയെല്ലാമാകുന്നു. അതെനിക്ക് കിട്ടുന്നു. നോക്കൂ, ഞാനതിനെ എത്രയധികം വിലമതിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനതോർക്കും. നോക്കൂ, അതിലും എത്രയധികം അവനതോർക്കും. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ ദയ നൽകുന്നവർക്ക് ദയ കാണിക്കപ്പെടും. നമുക്കിവിടെ കുറച്ച് നല്ല കുഞ്ഞാൾക്കാർ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് അവരെ അകത്ത് കൊണ്ടുവരിക എന്ന പാട്ട് പിന്നീട് പാടുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ശരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു നിമിഷത്തേക്ക് കടന്നു വരിക. ഇവിടെ ഇത് ആദ്യത്തെ ആൾ ഒരു ജോടി തവിട്ട് നിറമുള്ള കണ്ണുകൾ എന്നെ നോക്കിക്കൊണ്ട് ഒരു വലിയ സുന്ദരമായ പുഞ്ചിരി എനിക്ക് തന്നിരിക്കുന്നു. കൊച്ചു പെൺകുട്ടി, എന്താണ് അവളുടെ പേര്? ഷാരോൺ റോസ്. അതെനിക്കൊരു വലിയ പേരാകുന്നു. എന്റെ കൊച്ചുമകൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇട്ടതാകുന്നു. സഹോദരൻ ബ്രഹാം, അവൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവൾക്ക് ആ പേരിട്ടിരുന്നു. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഷാരോൺ റോസ് എന്ന് പേരിട്ടിരിക്കും. അതങ്ങനെയാകേണ്ടിയിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കിതറിയാമോ ഇല്ലയോ എന്നെനിക്കറിയില്ല. എന്റെ ഭാര്യ ഇവിടെ നിൽപ്പുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഒരുപക്ഷെ മിക്കവാറും ബോധഘടമായിരുന്നു. എന്റെ കൊച്ചുമകൾ ഷാരോൺ റോസിനും അവളുടെ സമർപ്പണത്തിന് ഇതേ തരത്തിലുള്ള ഒരു ഉടുപ്പ് തന്നെയായിരുന്നു. ഇതും ഒരുപക്ഷെ ദൈവം ഇതിനെയും എന്റേത് ജീവിച്ചിരിക്കുന്നിടം വരെയും ജീവിക്കാനിടയാക്കട്ടെ. എന്താണ് അവസാനത്തെ പേര്? ശ്രീമതി, നിങ്ങൾ ഇവിടെ ഈ നഗരത്തിൽ നിന്ന് തന്നെയാണോ? ഷിക്കാഗോ. സഹോദരനും സഹോദരി ഗോഡ്മാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, എന്റെ കുഞ്ഞായ ഷാരോനും ഇതുപോലെ കാണപ്പെട്ടിരുന്നു. അവൾ എങ്ങനെ കാണപ്പെട്ടിരുന്നുവെന്ന് അവളെ കണ്ടിട്ടുള്ളവരെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ഊഹിക്കുന്നില്ല. അവൾക്ക് അവളുടെ അമ്മയെപ്പോലെ തന്നെ ഇതുപോലെ തവിട്ട് നിറമുള്ള കണ്ണുകൾ ഉണ്ടായിരിക്കുകയും അവൾ കറുത്ത മുടിയോടുകൂടി വാസ്തവമായി മെടുക്കിയായ കൊച്ചുകുട്ടിയായിരുന്നു. എത്ര വയസ്സുണ്ട്? 5 മാസം. അവൾക്ക് ദൈവം അവളെ എടുത്തപ്പോൾ 8 മാസമായിരുന്നു. അതിന് കുറച്ച് സമയശേഷം ഞാൻ അവളെ കണ്ടിരുന്നു. നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ, നിങ്ങൾക്കത് വീട്ടിൽ ടേപ്പിലായിട്ടുണ്ട്. ഷാരോൺ റോസ് എന്ന പേര് വചനത്തിൽ നിന്ന് വരുന്നതാകുന്നു. ഞാൻ അതിനെ ഷാരോണിലെ പനിനീർ പുഷ്പം എന്ന പേരിൽ നിന്നും തിരിച്ചിട്ട് എടുത്തതാണ്. അവന് അവന്റെ വേദിയിൽ അവയിൽ ഒരു ചെറിയ ഒന്നിനെ ആവശ്യമായിട്ട് അവൻ അതിനെ എടുത്തുകൊണ്ടുപോയി. നോക്കൂ, കൂടാതെ ഞാനും അവളോടൊപ്പം വീണ്ടും ഒന്നായിരിക്കാൻ പോകുകയാണ്. അവൾ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കേണ്ടതായിരുന്ന ആ ജീവിതം നിങ്ങളുടെ ഈ കുഞ്ഞായ ഷാരോൺ ജീവിച്ചു തീർക്കാനിടയാകട്ടെ. എന്റെ ഷാരോണും എന്നോടൊപ്പം തേജസ്സിലായിരിക്കുമെന്ന് ഞാൻ അനുഭവപ്പെടുന്നതുപോലെ അവളും നിങ്ങളോടൊപ്പം മഹത്വത്തിലായിരിക്കുന്നതിനിടയാകട്ടെ. എന്തു പറയുന്നു? നോക്കൂ, നിങ്ങളൊരു കൊച്ചു കൂട്ടുകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെ നോക്കൂ. അവൾ ആകെ കൂടെ ചിരിയിലാകുന്നു. നമുക്ക് തലകളെ വണങ്ങാം. സ്നേഹവാനെ ദൈവമേ, ഞാൻ ഈ ചെറിയ നിധിയായ കുഞ്ഞു ഷാരോൺ റോസിനെ എന്റെ കയ്യിലെടുത്തിരിക്കുന്നു. കർത്താവ്, എന്റെ ഹൃദയം നീ അറിയുന്നു. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നീ അറിയുന്നു. അതിനാൽ എനിക്കത് വെളിപ്പെടുത്തേണ്ടതായി ആവശ്യമില്ലല്ലോ. ഈ കൊച്ചു കൊച്ചു രത്നങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കുന്ന ദൈവമായ കർത്താവായി നീ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗോഡ്മാന്റെ ഈ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. ഇതുപോലൊരു അമൂല്യരത്നം പ്രാപിക്കാനിടയായി ഈ മാതാപിതാക്കൾ ബഹുമാനിക്കപ്പെടാനിടയാകട്ടെ. അതവർ ആയിരിക്കുന്നു കർത്താവെ. ഇതവരുടെ വീട്ടിൽ ശേഷിക്കുവാൻ നീ ഇടയാക്കണമേ. ഇനിയും ഒരു നാളെയുണ്ടെങ്കിൽ ആ നാളേക്ക് വേണ്ടി ഒരു ബഹുമാനാർഹമായ മഹിളയാക്കി ഇവളെ തീർക്കണമേ. ഇപ്പോൾ ദൈവമായ കർത്താവെ, നീ ഞങ്ങൾക്ക് അധികാരപ്പെടുത്തിയിരിക്കുന്നത് അനുസരിച്ചുകൊണ്ട് അത് ഞങ്ങൾക്ക് ചെയ്യുന്നതിനായി തന്നിരിക്കുന്ന നിന്റെ മാതൃകയാൽ നീ കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിലെടുത്ത് അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. അതുപോലെ അവർ ഈ കുട്ടിയെ എന്റെ അടുക്കൽ കൊണ്ടുവരികയും നിന്റെ ദാസനായിരിക്കെ നീ നിന്റെ ദാസന്മാരോട് നിന്റെ പ്രവൃത്തികളെ ചെയ്തുകൊണ്ട് തുടരാൻ പറഞ്ഞിരിക്കുന്നുവല്ലോ. അങ്ങനെ ഇവിടെ ഇതാ നിന്റെ ദാസന്മാരായ സഹോദരൻ നെവിലും സഹോദരൻ ക്യാപ്സും ഞാനും നിൽക്കുന്നു. ഇപ്പോൾ ദൈവമായ കർത്താവെ, ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ കൈകളിൽ നിന്നും ഷാരോൺ റോസ് ഗോഡ്മാൻ എന്ന ഈ കുഞ്ഞിനെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് അതിനെ ഒരു ജീവകാല ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് തരുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിനെ കൂടാതെ 5 കുട്ടികൾ കൂടിയോ? എത്ര മാധുര്യമായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ ഗോഡ്മാൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി ഗോഡ്മാൻ, കുഞ്ഞ് ഷാർവനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സഹോദര, നിങ്ങൾക്ക് സുഖമാണോ? ഇപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആർനെറ്റ് ആർനെറ്റ്, അത് ശരി, അത് ശരിയാണോ? വില്യം വില്യം ഹാർനെറ്റ്, ജെയിംസ് വില്യം ആർനെറ്റ്. അതൊരു സുന്ദരനായ കുട്ടിയാകുന്നു. നിങ്ങൾക്കറിയാമോ, ചില കാര്യങ്ങൾ നമുക്ക് തമ്മിൽ പൊതുവായിട്ടുണ്ട്. അദ്ദേഹവും ഞാനും നേരത്തെ തന്നെ പേരുകൾ, കൂടാതെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ തലമുടി ഒരേപോലെ പാകിയിരിക്കുന്നു. നിങ്ങളത് കാണുന്നുണ്ടോ? അവനൊരു സുന്ദരനായ കുട്ടിയാണ്, ജിമ്മി. അങ്ങനെയാണ് നിങ്ങൾ അവനെ വിളിക്കുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ജെയിംസ്, ശരിയെങ്കിൽ ജെയിംസ്. എനിക്കവനെ എടുക്കാമോ? എനിക്കറിയില്ല. ഇപ്പോൾ ജിമ്മി, അത് നന്നായിരിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥ സ്നേഹിതരാകുന്നു. നിനക്കതറിയാമല്ലേ? ശരി, നമ്മുടെ തലകളെ വണങ്ങാം. ദൈവമായ കർത്താവെ, അവിടുന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ ആർനെറ്റിന്റെ കുടുംബത്തെ ഈ മിടുക്കനായി സുന്ദരനായ ഒരു കൊച്ചുകുട്ടിയാൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അവന്റെ പിതാവിനെയും മാതാവിനെയും അവർക്ക് പ്രിയമായവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്ത്യാനികളാകുന്നു. ഇപ്രകാരം അദ്ദേഹത്തിന്റെ പിതാവ് പുകവലിക്കും വ്യത്യസ്ത കാര്യങ്ങൾക്കും വേണ്ടി കഠിനമായി പോരാടിയിരിക്കുകയും ഒരു ദിവസം യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു എന്ന വചനത്താൽ കടന്നു വരികയും ചെയ്തു. അദ്ദേഹവും ആ സ്ത്രീയെ പോലെ തന്നെ അവിടെ പ്രവേശിച്ചിരിക്കുമെന്ന് ദൃഢനിശ്ചയമുള്ളവനായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യവസായം അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിരുന്നെങ്കിലും അതുപോലെ എല്ലാ കാര്യങ്ങളും തകർന്നു പോകുന്നതുപോലെ കണ്ടിരുന്നിട്ടും അപ്പോഴും അദ്ദേഹം തന്റെ കാശിന്റെ ഒരു ഭാഗം എടുത്തു മാറ്റി കൂടിക്കാഴ്ചകൾക്ക് ശേഷം കൂടിക്കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും അവസാനം ഒരു ദിവസം രാവിലെ അത് സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം വിശ്വസിക്കുകയും അത് നടക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം നീ അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരിക്കുന്ന ഈ കൊച്ചുകുഞ്ഞിനെ കൊണ്ടുവരുന്നു. ഓ ദൈവമേ, അതവരുടെ യോജിപ്പിന്റെ ഫലമാകുന്നു. ഞാൻ ഈ കുട്ടിയായ ജെയിംസ് വില്യം ആർനെറ്റിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അവന് നീ ദീർഘായുസ് നൽകണമേ. ഇനിയും ഒരു നാളെയുണ്ടെങ്കിൽ നീ അവനെ ആ നാളേക്ക് വേണ്ടി നിന്റെ സുവിശേഷത്തിന് യോഗ്യനായ മനുഷ്യനായി തീരാൻ ഇടയാക്കണമേ. അങ്ങനെ അവസാനം വരുവാനുള്ള രാജ്യത്തിൽ ഞങ്ങൾ ഒരുമിച്ചായി തീരാൻ ഇടയാക്കണമേ. ഞാനും നിന്റെ ദാസന്മാരും ഞങ്ങളുടെ കരങ്ങൾ അവന്റെ മേൽ വെച്ച് യേശുക്രിസ്തുവിന് വേണ്ടി ഒരു ജീവകാല ശുശ്രൂഷയ്ക്കായി അവനെ സമർപ്പിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, രണ്ടുപേർ കൂടിയുണ്ടോ? അത് ഇത് രണ്ടും തന്നെയാകുന്നു. ശരി, ഞാൻ വിചാരിക്കുന്നു എനിക്ക് നിന്നെ എടുക്കാൻ കഴിയുന്നതിന് പകരം നിനക്ക് എന്നെ മിക്കവാറും എടുക്കാൻ കഴിയും. ഇത് ആൽഫ്രഡും മാർത്തയുമാകുന്നു. സഭയെ അവർ ഈ കുട്ടികളെ കാണുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു. അവർ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ അവർ ഓമനത്വമുള്ളവരായിരുന്നു. ഇപ്പോൾ നമുക്ക് അവരുടെ മേൽ കൈവയ്ക്കാം. അതേ വിധത്തിൽ എന്ന പോലെ തന്നെ സർവശക്തനായ ദൈവമേ, നിന്റെ ദാസന്മാരെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഞങ്ങളുടെ കരങ്ങളെ വയ്ക്കുന്നു. അതിപ്പോൾ സമർപ്പിക്കപ്പെട്ട ഈ കൊച്ചുകുട്ടിയുടെ സഹോദരനും സഹോദരിയുമാകുന്നു. ഞങ്ങൾ അവരുടെ മേൽ ഞങ്ങളുടെ കരങ്ങളെ ഒരു സമർപ്പണത്തിനായി വെച്ചുകൊണ്ട് അവരുടെ മാതാപിതാക്കന്മാരുടെ കരങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഒരു ജീവകാല സേവനത്തിനായി അവനെ നൽകുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അനനിയും മാർത്തയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരി, നിങ്ങളെ വീണ്ടും കാണാനിടയായത് വാസ്തവമായി നന്നായിരിക്കുന്നു. കർത്താവ് നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ഈ ചെറുപ്പക്കാരനായ വ്യക്തി അവനൊരു നല്ല കുട്ടിയാകുന്നു. ഇതുപോലെ ഞാനും ഒരിക്കൽ എന്റെ മുടി എനിക്ക് പാകിക്കാൻ കഴിഞ്ഞിരുന്നു. നോക്കൂ, എന്താണ് അവന്റെ പേര്? കെ ഹെറൽഡ് കേത്ത് വോക്കർ. എന്തൊരു മിടുക്കനായ കുട്ടിയാകുന്നു. ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. എനിക്കറിയില്ല. നോക്കൂ, അവൻ എന്റെ അടുക്കൽ വരാൻ കഴിയുന്ന രീതിയിൽ എന്നെ അവൻ നോക്കിയാണ്. എനിക്കവനെ എടുക്കാമോ എന്ന് ഞാൻ ആശിക്കുന്നു. അത് ശരിയല്ലേ കീത്ത്? ഓ, അവനൊരു മിടുക്കനായ കുട്ടിയാണ്. തീർച്ചയായും ഇതൊരു വാത്സല്യമേറിയ കൊച്ചുകുട്ടിയായിരിക്കുന്നില്ലേ? ഹെറൽഡ് കേത്ത് വോക്കർ. സർവശക്തനായ ദൈവമേ, മാതാപിതാക്കളുടെ കരങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് ഈ കൊച്ച് ഹെറൽഡ് കേത്ത് വോക്കർ എന്ന കുഞ്ഞിന്റെ മേൽ സർവശക്തനായ ദൈവത്തിന് സമർപ്പണത്തിനായി ഞങ്ങളുടെ കരങ്ങൾ അവന്റെ മേൽ വയ്ക്കുന്നു. മാതാപിതാക്കൾ ഈ പൈതലിനെ ദൈവത്തിന്റെ അനുശാസനയിൽ വളർത്താൻ അത്രയധികം ആഗ്രഹിക്കുന്നു. ഇനിയും ഒരു നാളെയുണ്ടെങ്കിൽ ഈ സമർപ്പണത്തിന് യോഗ്യനായ ഒരു ദാസനായി നീ അവനെ മാറ്റി തീർക്കണമേ. കാരണം നിന്റെ ദാസന്മാരായ ഞങ്ങളുടെ കരങ്ങളെ ഈ കുട്ടിയുടെ മേൽ വെച്ചുകൊണ്ട് അവനെ യേശുക്രിസ്തുവിനായി സമർപ്പിക്കുന്നു. ആമേൻ. സഹോദരൻ വോക്കർ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് സഹോദരി വോക്കറാണോ? ഇത് വാസ്തവമായി നന്നായിരിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല കുട്ടിയുണ്ടായിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശരി ശ്രീമാൻ. അതെ, ഈ കൊച്ചു പെൺകുട്ടി നമ്മുടെ സഹോദരൻ ഗ്രിംസ്ലിയുടെ ഗ്രാമ്പിയുടേതാകുന്നു. എനിക്കത് എപ്പോഴും തമ്മിൽ കൂട്ടിക്കലർന്നു പോകാറുണ്ട്. എനിക്ക് ഗ്രിംസ്ലി എന്ന ഒരു സഹോദരനുണ്ട്. ഞാൻ തുടർച്ചയായി ചിന്തിക്കാറുണ്ട്. സഹോദരൻ ഗ്രാമ്പി ഈ കൊച്ചു പെൺകുഞ്ഞിനെ കൊണ്ടുവരുന്നു. ഈ കുട്ടി ജനിച്ചപ്പോൾ അവളുടെ മുഖത്തായിട്ട് ഒരു വലിയ മുടിക്കെട്ട് പോലെ ഉണ്ടായിരുന്നു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കെട്ട് മാറുകയും ചെയ്തു. അങ്ങനെ അവർ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്നു. ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളാണോ? അവർ ക്രിസ്ത്യാനികളല്ല. ഈ ദുഷ്ടാത്മാവ് ഈ കുട്ടിയെ എടുത്തുകൊണ്ടു പോകുന്നതിനായി അവർ ഭയപ്പെടുകയും അത് നീങ്ങിപ്പോകാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവെ, ഈ കൊച്ചുകുട്ടിയുടെ മേൽ അതിവേദിയിലേക്ക് ആശ്രയിക്കുമ്പോൾ അതിന്റെ മേൽ നീ നിന്റെ കൃപയെ കാണിച്ചിട്ട് അതിന്റെ വായിലുണ്ടായ മുഴയുടെ കെട്ടിനെ നീ മാറ്റിക്കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഒരു ദുഷ്ടാത്മാവ് ഈ കുഞ്ഞിന്റെ ജീവനെ എടുക്കാൻ ശ്രമിക്കുന്നു. നീ ഈ കുഞ്ഞിനെ ഉപയോഗിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്റെ പദ്ധതി എന്താണോ അതിനെ സാത്താൻ ആ പദ്ധതിയിൽ നടക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആ കാരണത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സാത്താന് അവന്റെ കൈകൾ അവൻ തന്നെ സ്വയം ഈ കുട്ടിയുടെ മേൽ നിന്നും എടുക്കുന്നതിന് താക്കീത് നൽകിക്കൊണ്ട് ഈ കുട്ടിയെ കർത്താവായ യേശുക്രിസ്തുവിന് ദൈവമഹത്വത്തിനായി നൽകുന്നു. ആമേൻ. സഹോദരൻ ഗ്യാമ്പി, നിങ്ങൾ വിശ്വസിക്കുക, ഈ കുട്ടിക്ക് കഷ്ടിച്ച് തന്നെ വിശ്വസിക്കുന്നതിനായി അത്രയും കുഞ്ഞായിരിക്കുന്നു. എന്നാൽ അത് സംഭവിച്ചിരിക്കും. ഞാൻ അവനെ സ്നേഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അവൻ അത്ഭുതവാനാകുന്നു. ഇപ്പോൾ എല്ലാവരോടും ഞാൻ ഇന്ന് രാത്രിയിൽ 8:30 ഞാൻ പുറത്തായിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നു. അതെനിക്ക് ഇനിയും അരമണിക്കൂർ കൂടിയേ തരുന്നുള്ളൂ. ഇപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ അതിലും സ്വല്പം കൂടിയൊന്ന് താമസിച്ചിരിക്കാം. എന്നാൽ നമുക്കിപ്പോൾ ഞാൻ സഹോദരൻ ഡോഷനെ ഇന്ന് രാവിലെ കാണുന്നതിൽ സന്തോഷിക്കുന്നു. മറ്റേ വ്യക്തി എവിടെ പോയി എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് ഒരു രണ്ടാമത്തെ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൊട്ടു പിന്നിലായി ഒരു മനുഷ്യനിരുന്നത് അദ്ദേഹത്തിന് സമ്പൂർണമായ രണ്ടാമനായിരുന്നു. ഞാൻ ചോദിച്ചു, സഹോദരൻ ഡോഷ് ഏതാകുന്നു? ഞാൻ മുമ്പോട്ടും പുറകോട്ടും നോക്കിയിട്ട് ഞാൻ അതിന് പേര് വിളിക്കാൻ പോകുകയായിരുന്നു. കൂടാതെ ഞാൻ സന്ദേശത്തിൽ അത്രയധികം മുഴുകിയിരുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലായ്പ്പോഴും ആയിരിക്കുന്നത് പോലെ തന്നെ കാണപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തെ ഈ അവസ്ഥയിൽ കാണുന്നതിൽ സന്തോഷിക്കുന്നു. ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുന്നതിനായി ട്യൂസോണിൽ നിന്നും എനിക്കൊരു ദീർഘദൂരമായ വിളിയുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു. സഹോദരൻ ഡോഷ് 90 അല്ലെങ്കിൽ 91 ആണെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് 90 വയസ്സ് അല്ലെങ്കിൽ 91 വയസ്സുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ശരീരം ക്ഷീണിച്ചു പോകുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പലപ്പോഴും ശരീരാവസ്ഥ ഒരു സ്ഥാനത്തെത്തിയിട്ട് അത് പിന്നെ ഇനിയും തമ്മിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തുന്നു. അദ്ദേഹം ഒരു കരത്തെ പിടിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു. നാം വെറും ഒരുപിടി മണ്ണാണെങ്കിലും അന്ത്യകാലത്ത് വീണ്ടും ഉയർപ്പിക്കുമെന്ന് ദൈവം അതിനെ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അതിനായി ഞാൻ അത്രയും നന്ദിയുള്ളവനാകുന്നു. സഹോദരൻ ഡോഷ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുന്നതിനായി ഇവിടെയുള്ള ഈ കുളത്തിലേക്ക് വന്നിരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സ്നാനപ്പെടുന്നതിന് വേണ്ടിയുള്ള വസ്ത്രങ്ങളില്ലായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം അതിനുവേണ്ടി പോകാൻ തന്നെ ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം ആ മനുഷ്യനോട് കൃപാലുവായി തീർന്നു. ദൈവം അദ്ദേഹത്തിന് വാഗ്ദത്തം ചെയ്തതിൽ നിന്നും 20 വർഷം അദ്ദേഹം കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കുക. നോക്കൂ, അത് അനുഗ്രഹമല്ലെങ്കിൽ പിന്നെ എന്താകുന്നു? എന്നിട്ടിപ്പോഴും കഴിഞ്ഞ ദിവസം ഒരു പൂർണ്ണമായ ഹൃദയസ്തംഭനത്തോടുകൂടി, നോക്കൂ, ഇതിനെല്ലാം ഉപരിയായി ഒരു ഹൃദയാഘാതത്തോടുകൂടി അദ്ദേഹം കിടന്നിരുന്നു. അവിടെ നിന്നും ദൈവം അദ്ദേഹത്തെ സൌഖ്യപ്പെടുത്തി. ഉടനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, കൂടാതെ ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിന്റെ വൈദ്യന് മരിച്ചുപോയിരിക്കുന്നു. അത് ശരിയല്ലേ? അതെ, ആ വൈദ്യൻ പോലും, അതൊരു യഹൂദിനായ വൈദ്യനായിരുന്നു അദ്ദേഹത്തെ ചികിത്സിച്ചിരുന്നത്. അദ്ദേഹം അവിടെയുള്ള ഹാളിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നു. അദ്ദേഹവും പോയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, എത്രയധികം അങ്ങയുടെ സ്നേഹം എത്ര ആഴമേറിയതാകുന്നു. ഓ കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്ര മഹത്തായതാകുന്നു. ഇപ്പോൾ നമ്മളുടെ പക്കൽ ഇവിടെ കുറച്ച് തുവാലകൾ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. അതിന്മേൽ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നാം പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ഞാൻ വിശ്വാസത്തിന്റെ വിഷയത്തിൽ കുറച്ചു നേരം സംസാരിക്കുന്നതാണ്. അതിനുശേഷം കർത്താവ് എങ്ങനെയാണ് നയിക്കുന്നതെന്നും നാം അതിനെ തുടർന്ന് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് നമുക്ക് കാണാം. ശരി, നമുക്കത് അവന്റെ മേൽ തന്നെ വിട്ടുകളയാം. അതാണ് ഏറ്റവും നല്ല വഴി. ഓ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നു. ഞാനവിടെയുള്ള ബ്ലൂ ബോറിൽ നിന്ന് വന്നതിന് ശേഷം എന്റെ ചില സ്നേഹിതരോട് ഇന്ന് ഞാൻ സംസാരിച്ചിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ യോഗത്തിന് വേണ്ടി നിൽക്കാൻ പോകുകയാണോ? അതെ, ഞാൻ പറഞ്ഞു. നിങ്ങൾക്കൊരു പക്ഷേ 12 അല്ലെങ്കിൽ 1 മണിവരെയോ വണ്ടി ഓടിക്കേണ്ടി വരും. അവർ രാവിലെ 6 മണിയോടുകൂടി വീട്ടിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. ഓർക്കുക, അവര് മനുഷ്യജീവികളായിട്ട് എന്നെ പോലെ ക്ഷീണിച്ചു പോകുന്നു. അവർ ടെന്നസേക്ക് ചുറ്റുമുള്ള ഭാഗത്തേക്ക് ഓടിച്ചു പോകുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. വളരെയധികം കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഞാനത് എപ്പോഴും എടുത്തു മാറ്റുന്നു. എന്നാൽ എനിക്ക് നിങ്ങളെ കൂടെ കാണാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നതെല്ലാം എനിക്കിവിടെ നിങ്ങളോട് പറയാൻ കഴിയില്ല. നോക്കൂ, ഞാൻ സഹോദരന്മാരോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവരിൽ പലരും അവരുടെ സഭകൾ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. സഹോദരൻ ജാക്സൺ ഇവിടെ ഇന്ന് രാവിലെ ഏതോ ഒരു സഹോദരൻ നൽകിയിരുന്ന അന്യഭാഷയ്ക്ക് മനോഹരമായ വ്യാഖ്യാനം നൽകിയിട്ട് അത് ദൈവത്തിൽ നിന്നും പിന്താങ്ങപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവൻ ഒരിക്കലും അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞില്ല. അത് അപ്രകാരമായിരുന്നുവെന്നും അവൻ ഒരിക്കലും പറഞ്ഞില്ല. അവൻ കേൾക്കുന്നതിനായി മുന്നറിയിപ്പ് മാത്രം നൽകി. നോക്കൂ, മനസ്സിലായോ? അങ്ങനെ സഹോദരൻ ജൂനിയർ തന്റെ സഭയെ പിരിച്ചുവിട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഇവിടെയായിരിക്കുന്നു. കൂടാതെ ഞാൻ മനസ്സിലാക്കുന്നു, അതായത് മറ്റുള്ള സഹോദരന്മാരും മറ്റുള്ള സഭകളെ ഇവിടെയുള്ള സെലസ്ബർഗിൽ നിന്നും എത്തിയിരിക്കുന്നു. കൂടാതെ സഹോദരൻ റൂഡൽ ഇന്ന് രാവിലെ ഇവിടെയായിരുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹം ഇവിടെയുണ്ടോ എന്നെനിക്കറിയില്ല. ശരി, അവർ ഇന്ന് രാത്രിയിൽ വീണ്ടും ഇവിടെയായിരിക്കുന്നു. അത് നന്നായിരിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹോദരൻ റൂഡൽ കൂടാതെ നിങ്ങളെയും. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് വെളിപ്പെടുത്തി പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഒരുപക്ഷെ നാം മറ്റേ വശത്തെത്തുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം 10,000 വർഷങ്ങളോളം ഓരോരുത്തരോടുകൂടെ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അതിനുശേഷം നോക്കൂ, നമുക്കതെല്ലാം സംസാരിച്ച് തീർക്കാം. അങ്ങനെ കൊയ്ത്ത് വളരെയധികവും വേലക്കാർ ചുരുക്കവുമായിരിക്കുമ്പോൾ നമുക്ക് നേരെ ആഴത്തിലേക്കിറങ്ങി സാന്ദർഭികമായി ഒരുപക്ഷെ ഒരു പാവി അവിടെ ഇരിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ ഈ മുഴുവൻ പതിവിനെയും മാറ്റുന്നതിനായിട്ടുണ്ടാകാം. ഇന്ന് രാവിലെ ഇതാ സമയമല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ പുസ്തകം അടച്ചേക്കാനിടയുണ്ട്. ഓർക്കുക, ആ പേരുകൾ വീണ്ടെടുക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പോൾ അതിനു മുമ്പായി എല്ലാവരും ഞാൻ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. വീണ്ടെടുക്കപ്പെടേണ്ടിയവരായ എല്ലാവരെയും ദൈവം അവരുടെ പേരുകളെ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഇട്ടിരിക്കുന്നു. എത്ര പേർക്കതറിയാം? അത് തിരുവെഴുത്താകുന്നു. കൂടാതെ എതിർക്രിസ്തു അന്ത്യനാളുകളിൽ യഥാർത്ഥമായ കാര്യത്തോട്, യഥാർത്ഥമായ സഭയോട് അത്രയും അടുത്തായിട്ട് എല്ലാ കാര്യങ്ങളും യൂദാസായിരുന്നതുപോലെ തന്നെ ആയിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിച്ചു കളയും. അത് ശരിയല്ലേ? എന്നാൽ ദൈവം അയച്ചിട്ടല്ലാതെ ആർക്കും തന്നെ യേശുവിന്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. കൂടാതെ ദൈവം അവന് നൽകിയിട്ടുള്ളതെല്ലാം അവന്റെ അടുക്കൽ എത്തുകയും ചെയ്യും. അങ്ങനെ അവൻ പുസ്തകമെടുക്കുമ്പോൾ അവസാനത്തെ പേര് നോക്കൂ. ലൂഥറൻ സഭയുടെ കാലത്തുള്ളതെല്ലാം അവൻ അവരെ വലിച്ചു പുറത്തെടുത്തു. വെസ്ലിയുടെ കാലത്തുള്ളതെല്ലാവരെയും അവൻ വലിച്ചു പുറത്തെടുത്തു. വ്യത്യസ്തമായ മറ്റെല്ലാ കാലങ്ങളിൽ നിന്നും പെന്തക്കോസ്ത് കാലഘട്ടത്തിൽ നിന്നും അവൻ അവരെ വലിച്ചു പുറത്തെടുത്തു. അവരിവിടെ ആയിരിക്കുന്നു. അവർ മറ്റുള്ളവരോടൊപ്പം ന്യായം വിധിക്കപ്പെടുകയില്ല. അവർ ഉൽപ്രാപണം പ്രാപിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ പേര് വരുമ്പോൾ അത് കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ ലോകസ്ഥാപനം മുമ്പേ ഇട്ടിരുന്നതായിരുന്നു. അങ്ങനെ ആ അവസാനത്തെ പേര് വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ജോലി തീരുകയും അവൻ വീണ്ടെടുത്തതിനെ അവകാശപ്പെടാൻ മുമ്പോട്ട് വരികയും ചെയ്യുന്നു. അത് നമ്മുടെ ഹൃദയത്തെ രക്തമംഗലമാക്കുന്നു. എന്നാൽ അതൊരായിരം വർഷങ്ങൾക്ക് മുമ്പ് ശേഷമായിരുന്നെങ്കിൽ അവിടെ ഒന്നുപോലും വീണ്ടെടുക്കപ്പെടുമായിരുന്നില്ല. കൂടാതെ ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാതെ ആർക്കും തന്നെ വീണ്ടെടുക്കപ്പെടാൻ കഴിയുകയില്ല. അവർ ആരാകുന്നു എനിക്കറിയില്ല, മറ്റാർക്കും അറിയില്ല. നോക്കൂ, ദൈവത്തിന് മാത്രം. ഞാൻ വിശ്വസിക്കുന്നത്, അതായത് നാം എല്ലാവരും, നമ്മുടെ എല്ലാവരുടെയും പേരുകൾ ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നു. എന്റെ പേര് അവിടെ ഉണ്ടായിരിക്കുന്നെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കും. അതില്ല എങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കില്ല. അത്രമാത്രം. നോക്കൂ, അത് ദൈവത്തോട് ആശ്രയിച്ചിരിക്കുക മാത്രമാകുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ കാണിക്കുന്ന ദൈവത്താലത്രേ സകലവും സാധിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ നമുക്കിപ്പോൾ സകല ആദരവോടും ആത്മാർത്ഥതയോടും കൂടി വചനത്തെ സമീപിക്കാം. ആ ഒരു കാര്യം നാം ചെയ്തിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കൂ, നമുക്ക് അധികമായുള്ള അസംബന്ധങ്ങളെ നിർത്തിക്കളയാം, ആദരവോടും ആത്മാർത്ഥതയോടും കൂടി ആയിരിക്കാം. ടെലിവിഷനുകളിൽ അവർ നടത്തുന്ന അനുതാപങ്ങളെ ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അതവർക്ക് ബില്ലിഗ്രഹാമിന്റെ യോഗങ്ങളിൽ വെച്ചാകുന്നു. ബില്ലിഗ്രഹാമിനെതിരായിട്ട് ഒന്നുമല്ല, എന്നാൽ കാലിഫോർണിയയിൽ ആ മനുഷ്യൻ ഒരത്ഭുതകരമായ സന്ദേശത്തെ കഴിഞ്ഞ രാത്രിയിൽ പ്രസംഗിച്ചിരുന്നു. അതേ സന്ദേശത്തെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ ദാനിയലിൽ നിന്നും പ്രസംഗിച്ചിരുന്നു. തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. എത്രപേർ അത് കണ്ടിരുന്നു? നിങ്ങളിൽ വളരെ പേർ എന്ന് ഞാൻ ഊഹിക്കുന്നു. നോക്കൂ, അവിടേക്ക് ആ ഇടനാഴിയിൽ കൂടെ വായിൽ മധുരവും ഇട്ട് ചവച്ചുകൊണ്ട് ചിരിച്ച് കളിച്ച് തമ്മിൽ തമ്മിൽ മുഷ്ടിയിടിച്ചുകൊണ്ട് കടന്നുവന്ന ഈ ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അത് ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു നടത്തമല്ല. അത് പാപത്തിനുവേണ്ടി ക്ഷമയും അനുതാപവുമല്ല. നോക്കൂ, അതിനെക്കുറിച്ച് ബില്ലി പറഞ്ഞത് ഒരു തീരുമാനമെടുക്കൽ എന്ന് മാത്രമാണ്. ഒരു തണുത്ത കണ്ണുനീരില്ലാത്ത അംഗീകാരം തീരുമാനമൊന്നുമാകുന്നില്ല, യാതൊരു കാര്യം അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് അനുതാപമുണ്ടായിട്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കണം. കൂടാതെ ബില്ലി സ്വയം പറഞ്ഞു, ആ 30,000-ൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ 30 പോലും ശേഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു, ന്യൂയോർക്കിന് പറ്റിയിരിക്കുന്ന കുഴപ്പം എന്താണ്? എനിക്ക് അവിടെ വെച്ച് ആ മഹത്തായ യോഗമുണ്ടായിട്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? പാപം ഇതിനു മുമ്പുണ്ടായിരുന്നതിലും കൂടുതൽ ദൂഷ്യമായിരിക്കുന്നു. അത് ദൂഷ്യമായിക്കൊണ്ട് തന്നെ തുടരും. രാഷ്ട്രീയ അനുതാപം അവിടെ ഉണ്ടായിരിക്കില്ല. രാഷ്ട്രം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മാത്രം വ്യക്തികൾ. അതും ഉടനെ തന്നെ കഴിഞ്ഞിരിക്കും, അത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ. ഇപ്പോൾ യവനക്കാരായ കുട്ടികൾ അത് കുറിച്ചെടുത്തുകൊള്ളുക. നോക്കൂ, സഹോദരൻ ബ്രണഹാം എത്ര ദൂരം. ഇത് സഹോദരൻ ബ്രണഹാം അല്ല, ഞാൻ എന്താണോ പറഞ്ഞത് അത് ശരിയായാലും തെറ്റായാലും. പാപം കൂടുതൽ മോശമായി തീർന്നിട്ട് ഒരു ദിവസം ആകാശത്തിന് തീപിടിച്ച് അത് ഭൂമിയിൽ വീഴുകയും ഭൂമി ഉജ്ജ്വല ചൂടോടുകൂടി കത്തുകയും ചെയ്യും. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവർ അപ്പോൾ അവിടെ ഉണ്ടായിരിക്കില്ല, അവർ പോയി കഴിഞ്ഞിരിക്കും. ഇപ്പോൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11:4, 1 യോഹന്നാൻ 4:4, മത്തായി 28:20 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യം ഞാൻ വിശുദ്ധ മർക്കോസിന്റെ 11:12 തൊട്ട് 24 വരെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നാം ഇപ്പോൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇതിപ്പോൾ ഒരു ചെറിയ സാക്ഷ്യത്തെ പിന്താങ്ങാൻ പോകുകയും കൂടാതെ കുറച്ച് പ്രബോധന വാക്കുകളും അതിനുശേഷം നാം എന്ത് ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. നാം ഇത് വായിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥനയോടെ ഇരുന്നു കൊള്ളുക. മർക്കോസ് 11:12. പിറ്റന്നാൾ അവൻ ബേഥന്യ വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലഞ്ഞു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവൻ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടെ ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ? നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിച്ചു. പുരുഷാരമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു. സന്ധ്യയാകുമ്പോൾ അവൻ നഗരം വിട്ടുപോകും. രാവിലെ അവർ കടന്നു പോരുമ്പോൾ, ഇപ്പോൾ ഇത് മറ്റൊരു ദിവസമാകുന്നു, അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. 24 മണിക്കൂറിനുള്ളിൽ ഇനിയും ആരും തിന്നാതിരിക്കട്ടെ എന്ന് അവൻ അതിനോട് പറഞ്ഞതിനു ശേഷം ഈ അത്ഭുതം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ യാതൊന്നും സംഭവിച്ചതായി കാണപ്പെട്ടിരുന്നില്ല. എന്നാൽ അതിനടുത്ത ദിവസമായപ്പോഴേക്കും അത് ഉണങ്ങിപ്പോയി. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബ്ബി, നീ ശപിച്ച അത്തിവൃക്ഷം ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പീൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്കാരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. ഇതൊരടിസ്ഥാനത്തിലാകുന്നു. ഇപ്പോൾ ഞാൻ 1 യോഹന്നാൻ 4:4 വായിക്കാൻ ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഞാനിപ്പോൾ ഒരു വട്ടം കൂടി അത് വായിക്കട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചു മരിക്കുന്നു. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. 2 വ്യക്തിപരമായ നാമങ്ങളാകുന്നു. നോക്കൂ, അവൻ വ്യക്തിപരമായ നാമമാകുന്നു, അവൻ ലോകത്തിലുള്ളവനും അവൻ നിങ്ങളിലുള്ളവനും. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഇപ്പോൾ വിശുദ്ധ മത്തായിയുടെ 28-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നറിയിച്ചു ചെയ്തു. ഇപ്പോൾ അതിൽ നിന്നും ഇന്ന് രാത്രിയിലത്തേക്ക് ഒരു പാഠത്തിനായി ഞാൻ ഇതിനെ ഒരു പാഠമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലുള്ളവൻ, ഈ വിഷയത്തിന്മേൽ ഞാൻ വിശ്വാസത്തെ പണിയുന്നതിനും തീർച്ചയായും ഒരു പ്രാർത്ഥനയുടെ യോഗത്തിനും കൂടെയാകുന്നു. ഇപ്പോൾ എളുപ്പമായിക്കൊണ്ട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ സാധാരണയായി ഇവിടെ സഭയിലെത്തുന്നതുവരെ ഈ സംഭവങ്ങളെക്കുറിച്ച് പറയാൻ കാത്തിരിക്കാറുണ്ട്. അതിനുശേഷം മറ്റുള്ളവർ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്കത് ടേപ്പിൽ നിന്നും എടുത്ത് കേൾക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഞാൻ ഇവിടെ എത്തുന്നതുവരെ ഞാൻ കാത്തിരിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഈ സംഭവത്തെക്കുറിച്ച് കുറഞ്ഞ പക്ഷം അതിന്റെ സാക്ഷികളായ ക്രിസ്തീയ സഹോദരന്മാരായ വളരെയധികം പേർ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അവിടെ സന്നിഹിതരായിരുന്നവരിൽ ഒരാൾ സഹോദരൻ ബാങ്ക്സ് വുഡ് ആയിരുന്നു. മറ്റൊരാളുണ്ടായിരുന്നത് സഹോദരൻ ഡേവിഡ് വുഡ് ആയിരുന്നു. മറ്റൊരാളുണ്ടായിരുന്നത് ഇവിടെ സന്നിഹിതനായ സഹോദരൻ ഈവാൻസും മകൻ റൊണാൾഡുമാകുന്നു. മറ്റൊരാൾ സന്നിഹിതനായിരുന്നത് നമ്മുടെ മൂപ്പനായ സഹോദരൻ വീലറാകുന്നു. അടുത്ത വേറൊരാൾ സന്നിഹിതനായിരുന്നത് സഹോദരൻ മാൻ ആയിരുന്നു. ന്യൂ ആൽബനിയിൽ നിന്നും സഹോദരൻ മാൻ ഇവിടെ സന്നിഹിതനാണോ? ഈ അടുത്ത സമയത്ത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെടുത്തിയ ഒരു മെത്തഡിസ്റ്റ് പ്രാസംഗികനായ അദ്ദേഹവും ഇത് സംഭവിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ സമയമായിട്ട്, കുറച്ച് വർഷത്തോളമായിട്ട് ഒരു ആഴമേറിയ ഭാരം എന്റെ നെഞ്ചിൽ, എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ എന്തോ തെറ്റ് ചെയ്തതായിട്ട് അതെനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞാൻ എന്റെ ജീവിതത്തെ പലതവണയായി തെരഞ്ഞു നോക്കിയിട്ട് എന്ത് തെറ്റായിരുന്നു ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് നോക്കുമായിരുന്നു. കർത്താവെ, ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ തെറ്റെന്ന് നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, ഞാൻ പോയിട്ട് അത് നേരെയാക്കിക്കൊള്ളാം. എന്നാൽ യാതൊന്നും തന്നെ എനിക്ക് വെളിപ്പെട്ടിരുന്നില്ല. ഞാൻ ചോദിക്കുമായിരുന്നു, ഞാൻ ആരെങ്കിലും വേദനപ്പെടുത്തിയോ? ഞാൻ എന്തെങ്കിലും ചെയ്യാതെ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? ഞാൻ വേണ്ടത്രയും വായിക്കാറുണ്ടോ? ഞാൻ വേണ്ടത്രയും പ്രാർത്ഥിക്കാറുണ്ടോ? അങ്ങനെ ഞാൻ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ പറയും, എനിക്കത് വെളിപ്പെടുത്തി തരണമേ. ഞാൻ ആരെങ്കിലും എവിടെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് നേരെയാക്കും. എന്നെ ഒന്ന് കാണിക്കുക മാത്രം ചെയ്യുക, എനിക്ക് ഈ ഭാരം വേണ്ട. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാൻ സുവിശേഷ മേഖലയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ഹൃദയത്തിൽ ഒരു ഭാരം തൂങ്ങിക്കിടന്നിരുന്നു. ഞാൻ മലമുകളിൽ പോയിരുന്നു, ഞാൻ സമുദ്രതീരത്ത് പോയിരുന്നു. അങ്ങനെ ഞാൻ എല്ലായിടത്തും പോകുകയും കൂടാതെ പ്രാർത്ഥിക്കുകയും 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 ചെയ്തിരുന്നു. അതൊട്ടും വിട്ടുപോയിരുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഓർത്തിരുന്നു. എന്നാൽ അപ്പോഴും അതെന്നെ വിട്ടുപോയിരുന്നില്ല. ഞാൻ ഒരു അടിമത്തത്തിൽ ആയിരുന്നതുപോലെ കണ്ടിരുന്നു. കൂടാതെ ഇത് വളരെ വിചിത്രപരമായ ഒരു കാര്യമായിട്ട് ഇന്ന് രാവിലെ ഈ സന്ദേശം കടന്നുവരുന്ന സമയത്ത് അത് എടുക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ഇത് ദൈവം ഇതിനുവേണ്ടി താമസിപ്പിച്ചതായിരുന്നോ എനിക്കറിയില്ല. നോക്കൂ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അതുമായിട്ട് സഹിക്കേണ്ടി വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. നോക്കൂ, എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. കൂടാതെ നിങ്ങൾക്കറിയാമോ, ജനങ്ങളോടത് പറയുമ്പോൾ ആർക്കെങ്കിലും തെറ്റായ ഒരു വ്യതിയാനം ഉണ്ടാകുകയും ചിലർ ഈ വഴിക്ക് പോകുകയും ചിലർ ആ വഴിക്ക് പോകുകയും ചെയ്യും എന്ന് ഞാൻ അറിയുന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ചിലർ വിശ്വസിക്കും, ചിലർ വിശ്വസിക്കയില്ല. എന്നാൽ അതുമായിട്ട് തന്നെ നിങ്ങൾ സഹിക്കേണ്ടി വരുന്നു. മറ്റൊരാളെ വേദനിപ്പിക്കാതെ നിങ്ങൾക്കതെങ്ങനെ പറയാൻ കഴിയും? അത് പ്രാവർത്തികമാകുമോ എന്നറിയാതെ എങ്ങനെ അത് പറയാൻ കഴിയും? നിങ്ങൾക്കതെങ്ങനെ പറയാൻ കഴിയും? അത് നിങ്ങൾ സ്നേഹിക്കുന്നതായ നിങ്ങളുടെ ആളുകളെക്കുറിച്ച് എടുത്തല്ല പറയുന്നതെന്ന് കാണിക്കാൻ എങ്ങനെ കഴിയും? നിങ്ങൾക്കത്രയും കർശനമായിരിക്കാനും ദൃഢമായിരിക്കാനും അതോടൊപ്പം വാത്സല്യമുള്ളവനായിരിക്കാനും എങ്ങനെ കഴിയും? അങ്ങനെ ഓ, അതെങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കും? അത് അവതരിപ്പിച്ചില്ല എങ്കിൽ പിന്നെ അയ്യോ എനിക്ക് കഷ്ടം. നോക്കൂ, അങ്ങനെ എവിടെയാണ് നിങ്ങൾ? നോക്കൂ, അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർത്ത് കളയുമെന്നുള്ളതിൽ യാതൊരു ആശ്ചര്യവുമില്ല. ഞാൻ അരിസോണയിൽ നിന്നും ഒരു കൂട്ടം സഹോദരന്മാരെ കണ്ടുമുട്ടുന്നതിനായി വരികയും അവർ എന്നോടൊപ്പം എല്ലാ വർഷവും കൊളറാഡോയിലേക്ക് വേട്ടയ്ക്ക് പോകുന്നവരുമാകുന്നു. ഇപ്പോൾ ചില ആളുകൾ ഞാൻ എന്തിനാണ് വേട്ടയ്ക്ക് പോകുന്നത്, എന്താണ് നിങ്ങളെ വേട്ടയ്ക്ക് പോകാൻ ഇടയാക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുന്നിട്ടുണ്ടാകാം. നോക്കൂ, ഇവിടെ നിങ്ങൾ നിറയ്ക്കപ്പെടുകയും ഞാൻ കാലിയാക്കപ്പെടുകയുമാകുന്നു. അവിടെ ഞാൻ നിറയ്ക്കപ്പെടുകയും അതിനാൽ എനിക്കതിവിടെ കാലിയാക്കാനും കഴിയുന്നു. നോക്കൂ, ഇപ്പോൾ ഞാൻ വെറുതെ നായാട്ട വിനോദത്തിനായി പോകാറില്ല. എന്തുകൊണ്ടെന്നാൽ എന്നോടൊപ്പം നായാട്ടിന് വരുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, നൂറുകണക്കിന് നായാട്ട വിനോദക്കാരുടെ തലവന്മാരെ ഞാൻ മറികടക്കാറുണ്ട്. പക്ഷേ അവയിൽ ഒന്നിനെ പോലും ഞാൻ തൊടാറില്ല, ഞാനത് ചെയ്യുകയില്ല. ഇപ്പോൾ ഇവിടെ അധിക നാളുകളായിട്ടില്ല, ഞാൻ ക്രിസ്തീയ വ്യവസായക്കാർക്ക് വേണ്ടി നായാട്ട് വിനോദം തുടങ്ങിയും അവർ വന്നിട്ട് പറയും, ബില്ലി എനിക്കൊരു കാളയെ കൊണ്ടുവരിക, എനിക്കൊരു പശുവിനെ കൊണ്ടുവരിക, കടമാനിനെ കൊണ്ടുവരിക, എനിക്കിത് കൊണ്ടുവരിക, എനിക്കത് കൊണ്ടുവരിക, മറ്റേത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പോയിട്ട് ഇടവും വലവും നോക്കാതെ വേട്ടയാടി അത് കൊണ്ടുവന്ന് കൊടുക്കും. കർത്താവിനെ അത്രയധികം സഹായിച്ചിട്ട് എനിക്ക് നായാട്ട് കാണാനും കണ്ടുപിടിക്കാനും കഴിഞ്ഞിട്ട് വളരെ നന്നായി വെടിവെക്കാൻ കഴിഞ്ഞിട്ട് അവയെ വീഴ്ത്തിയിരുന്നു. അവിടെ അവർ ചുറ്റുമായിരുന്ന് അവരുടെ വ്യവസായത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതിനുശേഷം കർത്താവ് എന്നോട് അത് ഇനിയും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് എനിക്ക് മോശമായി അനുഭവപ്പെട്ടിരുന്നു. അതിനാൽ ഞാൻ അവരോട് അതിനിയും ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അടിയന്തരമായ ആവശ്യമുണ്ടാകുകയോ ആർക്കെങ്കിലും അത് വേണ്ടിവരികയോ ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്യും. എന്നാൽ അവർക്കത് ആവശ്യമില്ലെങ്കിൽ ഞാൻ ചെയ്യുകയില്ല. ഈ മനുഷ്യർക്ക് അവരുടെ പക്കൽ മാട്ടിറച്ചിയും കാര്യങ്ങളും മേടിക്കാൻ അത്രയും അധികം കാശുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്തിനത് ചെയ്യണം? ഈ മൃഗങ്ങൾ നിങ്ങളവയെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവ ജീവിച്ചു പോകട്ടെ. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് അതിനായി പോയിരുന്നു. എന്നോടൊപ്പം വേട്ടയ്ക്ക് വരുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഞാൻ മറ്റാരുടെയും കൂടെ നായാട്ട് ചെയ്യാറില്ല. ഞാൻ പുറത്തേക്ക് സ്വയം ഒറ്റയ്ക്കാകുന്നതിനുവേണ്ടി പോകുന്നു. ഞാൻ അവരോടൊപ്പം പോകും. രാത്രികാലങ്ങളിൽ കൂട്ടായ്മ ചെയ്യുകയും അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കുകയും ഇത്യാദി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാൽ അവിടെ വളരെയധികം മറ്റ് ശുശ്രൂഷകരും അവിടെ ഉണ്ടായിരുന്നു. ഈ വർഷം മലമുകളിലായിട്ട് അവിടെ നമ്മുടെ സഹോദരൻ പാമറും ഉണ്ടായിരുന്നു. കുറച്ചുനേരം മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടതായി എനിക്ക് തോന്നുന്നു. ഇവിടെ ഇതാ അദ്ദേഹം. സഹോദരൻ പാമർ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. കൂടാതെ മറ്റൊരു സഹോദരനായ ബോബ് ലാംബർട്ടും അദ്ദേഹവും ഇവിടെ രാവിലെ സന്നിഹിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എവിടെയോ ഒച്ചവെച്ച് കേട്ടിരുന്നു. അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അതോടൊപ്പം മറ്റൊരു സഹോദരനായ, അത് രണ്ട് മാർട്ടിൻ കുട്ടികളാകുന്നു, അവർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. മാർട്ടിൻ കുട്ടികൾ രണ്ടുപേരും ഇവിടെയുണ്ടോ? സഹോദര, സഹോദരൻ മാർട്ടിൻ, നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു, അത് നന്നായിരുന്നു. ആ കുട്ടി രോഗസൗഖ്യം പ്രാപിച്ചിരുന്നു, അത് ശുശ്രൂഷകനായ സഹോദരനായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നെ ഫോണിൽ കൂടെ വിളിച്ചിരുന്ന നിങ്ങൾ ഇവിടെയുണ്ടോ? ഇവിടെ അർക്കൻസാസിൽ നിന്നും എത്തിയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വശം മുഴുവൻ നീര് പിടിച്ച് ഭയങ്കര പനിയോടുകൂടി മരിക്കുകയായിരുന്നു. അതേ വ്യക്തിയെ തന്നെ ലിറ്റിൽ റോക്കിലോ അല്ലെങ്കിൽ ഹോട്ട് സ്പ്രിംഗ്സിലോ വെച്ചുള്ള യോഗത്തിലിരിക്കുമ്പോൾ വിളിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം കാഴ്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വ്യക്തിയാകുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേൽക്കില്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയിരിക്കുന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർക്കാൻ കഴിയുന്നില്ല. ബ്ലെയർ, സഹോദരൻ ബ്ലെയർ ആരെങ്കിലും. ശരി, ലിറ്റിൽ റോക്കിൽ വെച്ചുള്ള യോഗത്തിലിരിക്കുമ്പോൾ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? അതായത് ഹോട്ട് സ്പ്രിംഗ്സിൽ എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. എത്ര പേർ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് ഈ ചെറുപ്പക്കാരനായ വ്യക്തിയെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, പിശാജ് നിങ്ങളെക്കൊണ്ട് ഞാനൊരു കള്ളപ്രവാചകനാകുന്നു എന്ന് മാർത്ത പറയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് സത്യമാണെന്ന് ആ മനുഷ്യൻ അതിന് സാക്ഷീകരിക്കുകയുണ്ടായി. നിങ്ങൾ കാണുന്നുണ്ടോ പിശാജ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ മനുഷ്യൻ ഡോക്ടർമാരുടെ അടുക്കൽ പോയിരുന്നില്ല. ഡോക്ടർമാരുടെ അടുക്കൽ പോകുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഈ രോഗം അദ്ദേഹത്തെ ബാധിക്കാൻ പോകുകയായിരുന്നുവെന്ന് സാത്താൻ അറിഞ്ഞിരിക്കുകയും അവന് അദ്ദേഹത്തെ അവിടെ വെച്ച് തന്നെ കൊന്നുകളയാമായിരുന്നു. നോക്കൂ, അതിനാൽ അവൻ അദ്ദേഹത്തെ കൊണ്ട് എന്നെ തള്ളിപ്പറയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവ് തന്റെ കൃപയിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് അത് ചെയ്യരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ആ മനുഷ്യൻ ഒരപരിചിതനായിരിക്കെ തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, അദ്ദേഹം മരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ വീർക്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന് പനിയും ഏറെക്കുറെ തലവരെ എത്തിയിട്ടുമുണ്ട്. എന്നിട്ട് പറഞ്ഞു, അവസാനമായിട്ട് അദ്ദേഹം സഹോദരൻ ബ്രഹാമിനെ വിളിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ എന്തെങ്കിലും തുവാലയോ മറ്റോ ഉണ്ടോ? അവർ പറഞ്ഞു, ഇല്ല. ഞാൻ ട്യൂസോണിലായിരുന്നു, അവർ ആർക്കൻസാസിലുമായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും നിങ്ങളുടെ പക്കലുണ്ടോ? അവർ പറഞ്ഞു, അവരുടെ പക്കൽ തലയിൽ മൂടുന്നതിനുള്ള ഒരു തുണിക്കഷ്ണമുള്ളതായി പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ കൈകൾ ആ തുണിമേൽ വെച്ചുകൊണ്ട് മറ്റേ കൈയിൽ ഫോണിന്റെ റിസീവർ പിടിക്കുക. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് കരുണ കാണിക്കാനും ആ ശത്രുവിനെ വിട്ടൊഴിയാനും വേണ്ടി അപേക്ഷിച്ചു. അവർ ചെന്ന് ആ തുണിക്കഷ്ണം ആ മനുഷ്യന്റെ മേലിട്ടു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം തന്നെ എന്നെ വിളിച്ചു. ഇപ്പോൾ ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയത്തിനുള്ളിലായിരുന്നു, നമ്മുടെ വിലയേറിയ സഹോദരനെ ഇന്ന് രാത്രിയിൽ ഞാൻ ഇതുവരെയും കണ്ടില്ല. അത് സഹോദരൻ റോയ് റോബർട്സൺ ആകുന്നു. അതോടൊപ്പം നിങ്ങൾക്കറിയാമോ, സഹോദരൻ റോയ് ഒരു വിധത്തിൽ ഒരു പട്ടാളക്കാരനായ മനുഷ്യനാകുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. കാരണം ഞാനത് കുറ്റമായി പറയുകയല്ല, എന്നാൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് കർശനമാകുന്നു. അദ്ദേഹം പട്ടാളത്തിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, അവർ പട്ടാളത്തിൽ ചെയ്യുന്നതുപോലെ മനുഷ്യരെ കൈകാര്യം ചെയ്യുന്നത് ഒരുവിധം ശീലമാക്കേണ്ടിയിരിക്കുന്നു. കൊള്ളാം, ഈ ആത്മീയ കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി ആയിക്കൊള്ളട്ടെ, അദ്ദേഹം അതായിരുന്നില്ല. എന്നാൽ കർത്താവ് അദ്ദേഹത്തോട് ദയ കാണിച്ചു. അദ്ദേഹം മരിച്ചു പോകേണ്ടിയിരുന്നു. വളരെ നീണ്ട സമയം അവർ അദ്ദേഹത്തെ മരിച്ചു പോകുന്നതിനായി കിടത്തിയിരുന്നു. കർത്താവ് അദ്ദേഹത്തെ സൌഖ്യപ്പെടുത്തുകയും അപ്പോൾ മുതൽ അദ്ദേഹം ഇത് പിന്തുടരുകയുമാകുന്നു. എന്നാൽ ആത്മീയപരമായ ഈ കാര്യങ്ങളെല്ലാം, അതിനെക്കുറിച്ചും ദർശനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളിൽ പലരും അറിയും, അദ്ദേഹം സഹോദരൻ റോയ്ക്ക് ഒരു ദർശനം നൽകപ്പെടുകയും അത് ഞാനവിടെ പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം എന്നെ ആ മലയുടെ മുകളിൽ ആ വെളിച്ചത്തിൽ ഒരു ശബ്ദം എന്നിൽ നിന്ന് പുറത്തു വന്നിരുന്നതായി കാണുകയും ചെയ്തു. അത് സഹോദരൻ റോയിൽ നിന്നും സകല സംശയങ്ങളും എടുത്തു കളഞ്ഞു. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം അത്രയും രോഗബാധിതനാകുകയും അദ്ദേഹത്തിന് ഉയർന്ന പനിയും അതുപോലെയുള്ള ഒരവസ്ഥയിൽ അദ്ദേഹം രോഗിയായി തീർന്നു. ഡോക്ടർ അദ്ദേഹത്തിന് മരുന്ന് കൊടുക്കുകയും അത് യാതൊരു പ്രയോജനവും കൊടുത്തിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് സ്വയം അനങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥാനത്തെത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കാലുകളും മറ്റും തളർന്നുപോയതുപോലെയായി തീർന്നു. ഈ പാവം സഹോദരൻ ഒരു 88-ന്റെ ഒരു ജർമ്മൻ 88-ൽ നിന്നുമുള്ള മൂർച്ചയേറിയ വസ്തുക്കളാൽ തുണ്ടം തുണ്ടമായി വെടിവെക്കപ്പെട്ടിരുന്നു. അതൊരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ജോലിക്കാരെല്ലാം മരിച്ചുപോയതായി ഞാൻ കരുതുന്നു. എന്നാൽ അദ്ദേഹം തുണ്ടമായി തകർന്നു കിടന്നിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ അദ്ദേഹത്തിന്റെ കുലീന ഭാര്യയായ സഹോദരി റോബർട്സിനോട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ കിട്ടിയോ? അവർ പറഞ്ഞു, നിങ്ങൾ ഒരു വട്ടം പ്രാർത്ഥിച്ച ഒരു തുവാല എന്റെ പക്കലുണ്ട്. ഞാൻ പറഞ്ഞു, ചെന്നതെടുത്തു കൊണ്ടുവരിക. ഞാൻ ട്യൂസണിലായിരുന്നിട്ട് അതിന്മേൽ അവരുടെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ശാസിക്കുകയും ചെയ്തിട്ട് പറഞ്ഞു, സഹോദരി, അത് പൊയ്ക്കഴിഞ്ഞിരിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് എന്തോ എന്നോട് പറയുകയുണ്ടായി, അത് പൊയ്ക്കഴിഞ്ഞിരിക്കാൻ പോവുകയാണ് എന്ന് പറയുക. അങ്ങനെ അതിന് അരമണിക്കൂറിനുള്ളിൽ പനി പൊയ്ക്കഴിഞ്ഞിരിക്കുകയും അടുക്കളയ്ക്കകത്ത് എന്തെങ്കിലും തിന്നുന്നതിനു വേണ്ടി തപ്പുകയുമായിരുന്നു. നോക്കൂ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നാൽ, ഒരിക്കലും നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടാനിടയാക്കരുത്. ഒരിക്കലും സാത്താൻ നിങ്ങളോട് എന്നെക്കുറിച്ച് നിങ്ങളോട് ദുഷ്ടത പറയാനിടയാക്കരുത്. കാരണം ധാരാളം കാര്യങ്ങളുണ്ടായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആ വിശ്വാസം കാത്തുസൂക്ഷിക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് സംഭവിക്കുകയില്ല. ഒരു മനുഷ്യനായിട്ട് എന്നെ നോക്കരുത്. ഞാനൊരു മനുഷ്യനാകുന്നു, ഞാൻ നിറയെ തെറ്റുകാരനാകുന്നു. എന്നാൽ ഞാൻ അവനെക്കുറിച്ച് പറയുന്നത് എന്താണോ അത് നോക്കുക. ഇത് അവനാകുന്നു, അവൻ ഒരുവനാകുന്നു. അങ്ങനെ ഞങ്ങൾ കോളറാഡോയിൽ നോക്കൂ, ഞങ്ങൾ അങ്ങ് മുകളിലായിരുന്നിട്ട് അവിടേക്ക് ഞങ്ങൾ തിരികെ പോയിരുന്നു. കൂടാതെ വാസ്തവമായും മഴയില്ലാതെ ഉണങ്ങിപ്പോയിരുന്നു. നായാട്ട് വളരെ ദുർലഭമായിരുന്നു. സഹോദരൻ ബീലറിനെ കർത്താവ് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു നല്ല സമ്മാനം കൊടുക്കുകയും ഞങ്ങൾ എല്ലാവരും അതിൽ അത്രയധികം സന്തോഷിച്ചു വരുന്നു. അദ്ദേഹം ആദ്യമായിട്ടായിരുന്നു കാടുകളിൽ വേട്ടയ്ക്ക് വന്നിരുന്നതും. കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാനൊരു വലിയ സമ്മാനത്തെ വെടിവെക്കുകയും അതിനെ 20 വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ഞാനും സഹോദരൻ ബാങ്ക്സും നീണ്ട സമയമായി അതിന് പിന്നാലെയായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ ഒരു ചൂടുള്ള ദേശത്ത് എന്റെ തോക്ക് കൊണ്ടുവന്നിട്ട് അതിനെ തണുപ്പുള്ള ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ തോക്കിന്റെ പാത്തി അത് കണ്ണാടി കൊണ്ട് പൊതിഞ്ഞതാണെങ്കിലും അത് വീർക്കുകയുണ്ടായി. അത് വളരെയധികം ഇഞ്ചുകൾ മാറി ആ മരങ്ങൾക്കിടയിൽ നിന്നിരുന്ന മൃഗത്തിന്റെ മേൽ കൊള്ളുകയുണ്ടായി. അവിടെ അത് അതിന്റെ മേൽ കൊള്ളാനിടയില്ലായിരുന്നു. അതിലും താഴെയായിട്ട് കൊണ്ടിരുന്നെങ്കിൽ അത് ആ മൃഗത്തെ ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ സദയം കൊല്ലുമായിരുന്നു. എന്നാൽ അത് അതിന്റെ മേൽ അത്രയും ഉയരത്തിലായി കൊണ്ടിട്ട് അതൊന്ന് ചാടുകയും ഇപ്രകാരം നിലത്ത് വീഴുകയും ചെയ്തു. അപ്പോൾ ബില്ലി എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ട് അവൻ പറഞ്ഞു അതവന് കൊണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. എന്നാൽ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അതവിടെ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു അത് കൊണ്ടത് ഒരു മരത്തിലായിരുന്നു. ഞാൻ മേലെയും താഴെയും എല്ലാം നോക്കി. ആ മരത്തിൽ യാതൊരു അടയാളവുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിനെ തേടി കണ്ടെത്തുന്നതിനായി പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു മുന്നറിയിപ്പിന്റെ സൂചന എത്തുകയുണ്ടായി. പ്രാവർത്തികമായും ഏകദേശം ഒരു 100 മനുഷ്യർ ഞങ്ങൾക്ക് മേലെയായി പോയിരുന്നു. സഹോദരൻ പാമറും മറ്റുള്ളവരും അതിന് സാക്ഷികളാണ്. സഹോദരൻ ഈവാൻസും അത് ശരിയാണ്, അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. സഹോദരൻ വെൽച്ച് ഈവാൻസും അദ്ദേഹത്തിന്റെ മകനായ റോണിയും കുറച്ചുനേരം മുമ്പ് ഞാൻ അവരെ വിളിച്ചതായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ വളരെയധികം ജനങ്ങളുടെ കൂട്ടം ഞങ്ങൾക്ക് മേലെയായി മുകളിലോട്ട് പോയിരിക്കുകയും അതവിടെയുള്ള പശുത്താവളം എന്ന് വിളിക്കപ്പെടുന്നിടത്തേക്ക് അവിടെ പശുപാലകർ താമസിക്കുകയും സവാരി ചെയ്യുകയും പശുക്കളെ വേർപിരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഈ താവളത്തിൽ താമസിച്ചുകൊണ്ട് സ്വയം തന്നെ ആ കന്നുകാലികളുടെ കൂട്ടത്തെ തമ്മിൽ അകറ്റി നിർത്തിയിരുന്നു. അങ്ങനെ അപ്പോൾ അവിടെ 100 മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു വ്യക്തിക്കും അറിയാം ആ ദേശത്ത് ഒരു ഹിമവാദം മുൻകൂട്ടി പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്ഥലം വിട്ടിരിക്കണം. ആ കാരണത്താൽ സഹോദരൻ പാമറും മറ്റുള്ളവരും നേരത്തെ തന്നെ പോകുകയും, കാരണം അവരുടെ വാഹനത്തിൽ ഒരു 3 വേഗതയിലുള്ള ഒരു സംപ്രക്ഷേപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവർക്ക് അവിടെ നിന്നും പുറത്താകേണ്ടത് ആവശ്യമായിരുന്നു. കാരണം നിങ്ങൾ അവിടെ തന്നെയാണെങ്കിൽ പിന്നെ ആഴ്ചകളോളം അവിടെ തന്നെ താമസിക്കേണ്ടി വരും. അങ്ങനെ അവർ പറഞ്ഞു ഒരു ഹിമവാദം വരുന്നു എന്ന് പത്രങ്ങളിലും റേഡിയോയിലും കൂടെ മുൻകൂട്ടി പ്രക്ഷേപണം ചെയ്തിരുന്നു. കൂട്ടം കൂട്ടമായി അവിടെ നിന്നും എല്ലാവരും തന്നെ പ്രാവർത്തികമായി ഒഴിഞ്ഞുപോയി. അവർ അപ്പോൾ തന്നെ പോയി കഴിഞ്ഞിരുന്നു. കാരണം അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ നന്നായി അറിയാമായിരുന്നു. എന്നാൽ എന്റെ സഹോദരന്മാരുടെ പക്കൽ മാനുകളെ വേട്ടയാടുന്ന 2 അധികാര പത്രങ്ങളുണ്ടായിരുന്നു. കൂടാതെ അവർ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എങ്കിൽ ശരി, നമുക്കിവിടെ തന്നെ നിൽക്കാം. എന്നാൽ എനിക്കൊരു യോഗം 6 വരുന്നുണ്ട്. അതിനാൽ എനിക്ക് ട്യൂസണിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയ ഭാര്യ, ഞാൻ വിവാഹിതനായിട്ട് 22 വർഷങ്ങളായിരിക്കുന്നു. 20 വർഷങ്ങളായിട്ട് വിവാഹ വാർഷിക സമയത്ത് എപ്പോഴും ഞാൻ അവിടെയായിരിക്കും. അങ്ങനെ എത്തുന്നതിനിടയാക്കുകയും ചെയ്യും. അതിനാൽ എനിക്കവിടേക്ക് കയറി ചെല്ലുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എപ്പോഴും ഒരു സ്ഥലമുണ്ടായിരിക്കുകയും അങ്ങനെ ഇത് ഞാൻ അവളെ കൊണ്ടുപോയിരുന്ന ആ സ്ഥലം പോലെ കാണപ്പെടുകയും ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ചെറിയ കാര്യം ചെയ്യുകയുണ്ടായി. നിങ്ങൾക്കതറിയാമോ, എന്റെ പക്കൽ ഒരു വേട്ടയ്ക്കുള്ള യാത്രയ്ക്കോ എന്റെ മധുവിധുവിനോ പോകുന്നതിന് വേണ്ടത്രയും കാശില്ലായിരുന്നു. അതിനാൽ ഞാൻ എന്റെ ഭാര്യയെ ഒരു മധുവിധുവിന് വേണ്ടി വേട്ടയ്ക്കുള്ള ഒരു യാത്രയിൽ കൊണ്ടുപോവുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ന്യൂയോർക്കിലായിരുന്നിട്ട് ഞാൻ അവളെ മരങ്ങളുടെ എല്ലാം ഇടയിൽ കൂടി വരാൻ സഹായിച്ചിട്ട് അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തുന്നതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. എനിക്കവിടെ ഒരു ചെറിയ സ്ഥലമുണ്ടായിട്ട് ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് അവിടെ പോയിരുന്നത് ഓർക്കുമായിരുന്നു. ഒക്ടോബർ 23 അതിന്റെ കാലം അവിടെ തുറക്കപ്പെടുന്നത്. 20 ഞാൻ വീട്ടിൽ പോകാതെ എപ്പോഴും അവിടെയായിരുന്നു. അങ്ങനെ ആ ദിവസം ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. സഹോദരന്മാൻ, ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ സഹോദരന്മാർ അന്ന് രാവിലെ സമയം ഞാൻ തീയുടെ മുമ്പിൽ വെച്ച്, ഇപ്പോൾ രാത്രി എന്ന് പറയുന്നതാണ് ശരി, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹമെങ്കിൽ ഓർക്കുക, നാം ചിലപ്പോൾ 1 ഇവിടെ തന്നെയായിരിക്കും. കാരണം ഒരൊറ്റ രാത്രിയിൽ തന്നെ 20 ഉയരത്തിൽ മഞ്ഞ് വീഴുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് നിങ്ങൾ വെറുതെ പുറത്തേക്കിറങ്ങുമ്പോൾ ഉഷ്ണവും നന്നായി അനുഭവപ്പെടും. അടുത്ത ദിവസം ഇത്രയും ആഴത്തിൽ മഞ്ഞ് വീഴുകയും ചിലപ്പോൾ നിങ്ങളുടെ കൂടാരത്തിന് മേലെ വരെ എത്തിയിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ മഞ്ഞ് ഉരുക്കിത്തീരുന്നതുവരെ നിങ്ങൾക്ക് ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ 15 മൈലുകൾ കാടുകളിൽ പിന്നിലോട്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും അടിയന്തരാവസ്ഥയുണ്ടായാൽ അവർ നിങ്ങളെ കൊണ്ടുപോകാൻ തീർച്ചയായും അവർ ഹെലികോപ്റ്റർ അയച്ചു തരും. എന്നാൽ സാധാരണയായി ആരും തന്നെ അങ്ങനെ നശിച്ചു പോകാറില്ല. അവർക്ക് അവിടെ കാത്തിരിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാകുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ പ്രക്ഷേപണം കേട്ടപ്പോൾ തന്നെ അതൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. എല്ലാവരും ചിതറിപ്പോയി. അങ്ങനെ ഞങ്ങൾ പിന്നിലായി ശേഷിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം നായാട്ടിനുണ്ടായിരിക്കുകയും ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് വിവാഹ വാർഷിക ആശംസകൾ അവളോട് പറയുകയും ചെയ്യും. എന്നാൽ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാനും നിങ്ങളോടൊപ്പം നിന്നിട്ട് ഞാൻ പോയി നമുക്ക് കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിക്കേണ്ടതാണ്. കാരണം നമുക്കിവിടെ താമസിക്കേണ്ടി വരും. അപ്പോഴേക്കും നമ്മുടെ ആഹാര സാധനങ്ങൾ തീർന്നു കഴിഞ്ഞിരിക്കും. അതിനാൽ അപ്പവും അതുപോലെയുള്ള മാവപ്പവും മറ്റും നീണ്ട സമയം വരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 21 ദിവസങ്ങളായിട്ട് ഞാൻ അത് തന്നെ കാനഡയിലായിരുന്നപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയും തീർച്ചയായും അതുകൊണ്ട് വയറുനിറഞ്ഞിരിക്കുകയും ആകുന്നു. അതിനാൽ ഞാൻ കുറച്ച് ആഹാരം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് അവർ താമസിക്കുന്നതിനായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ താമസിക്കുന്നതിനായി അധികമായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു. എന്നാൽ ഞാനും സഹോദരന്മാരും കൂടി താഴേക്ക് പോയിട്ട് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു. ഞാൻ ഭാര്യയെ വിളിച്ചു. ഫോണിൽ ഒരു ഉത്തരവുമുണ്ടായിരുന്നില്ല. ആരും ഉത്തരം നൽകിയില്ല. അതുകൊണ്ട് ഞാൻ ഏകദേശം 1 ആഹാര സാധനങ്ങളെല്ലാം വാങ്ങിത്തീരുന്നതുവരെ കാത്തിരുന്നിട്ട് തിരികെ ചെന്ന് വിളിച്ചു. അവൾ ഉത്തരമൊന്നും തന്നില്ല. അതിനാൽ എനിക്ക് സഹോദരി ഇവാൻസിനെ വിളിക്കേണ്ടി വന്നു. സഹോദരി ഇവാൻസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അതെ, സഹോദരൻ ഇവാൻസും സഹോദരി ഇവാൻസും ഇവിടെ സന്നിഹിതരായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സഹോദരി ഇവാൻസിനെ സഹോദരൻ ഇവാൻസിന് വേണ്ടി വിളിച്ചിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ സഹോദരി ബ്രണഹാമിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞുകൊള്ളാം. ഒരു വിവാഹ വാർഷിക ആശംസകൾ തീർച്ചയായും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് എന്നാൽ അവർ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ആഹാര സാധനങ്ങൾ വാങ്ങിക്കാൻ കടയിൽ പോയിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരികെ വന്നു. അടുത്ത ദിവസം രാവിലെ ആകാശത്തിൽ എന്തായിരുന്നു എന്നാൽ കാർമേഘങ്ങൾ മാത്രമായിരുന്നു. വർഷകാലം മുഴുവൻ അവിടെ മഴ പെയ്യാതിരുന്നിട്ട് വാസ്തവമായും ഉണങ്ങിയിരുന്നു. അങ്ങനെ അവർക്ക് വേട്ടയ്ക്കുള്ള കാലം കുറച്ചധിക ദിവസങ്ങളിലേക്ക് ഈ വരൾച്ചയുടെ കാരണത്താൽ നീട്ടിവെക്കേണ്ടി വന്നു. ശരി, ഞാൻ സഹോദരന്മാരോട് അന്ന് രാവിലെ സമയം പറഞ്ഞു, ഇപ്പോൾ മഴയുടെ ആദ്യത്തെ തുള്ളി വീഴാൻ പോവുകയാണ്. ആദ്യത്തെ മഞ്ഞ്, ആദ്യത്തെ ആലിപ്പഴം, എന്തായിരുന്നാലും നിങ്ങൾക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ കൂടാരത്തിൽ എത്തിക്കൊള്ളുക. കാരണം 15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ കൈ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ കഴിയുകയില്ല. നോക്കൂ, കൂടാതെ അത് തിരിഞ്ഞു മറിഞ്ഞടിക്കുകയും അപ്പോൾ ഈ പ്രദേശം എത്ര നന്നായി നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ അവിടെ തന്നെ നിൽക്കാൻ പോയാൽ നിങ്ങൾ നശിച്ചു പോകും. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ പോലും കഴിയുകയില്ല. കാറ്റും മഞ്ഞും കൂടെ അതുപോലെ അടിച്ചിട്ട് നിങ്ങൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോകും. ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അത് ആലിപ്പഴ മഴ പെയ്യാൻ തുടങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് കഴിയാവുന്നത്രയും എളുപ്പം. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾ കൂടാരത്തിൽ എത്തിച്ചേർന്നുകൊള്ളണം. ശരി, എന്നിട്ട് ഞാൻ പറഞ്ഞു, മേലേക്ക് കയറിപ്പോയി ഈ നീർച്ചാലുകൾക്ക് അടുത്തായി ചെന്നിരിക്കുക. ഞാൻ വളരെ ഉയരത്തിലായി കടന്നു ചെന്നിട്ട് പാറകൾ മലയിടുക്കിലേക്ക് ഉരുട്ടിവിട്ടിട്ട് മുകളിലുള്ള മാനുകളെ പേടിപ്പിച്ചിട്ട് അവയെ താഴേക്ക് ഓടിച്ചുവിടും. നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾ പിടിച്ചെടുത്തുകൊള്ളുക. അങ്ങനെ ഞാൻ ഉയരത്തിലേക്ക് കയറാൻ തുടങ്ങിയും ഞങ്ങൾ കുതിരക്കോപ്പ് എന്ന് വിളിക്കുന്ന ഒരു സ്ഥാനത്തെത്താറാകുകയും അത് ഞാൻ എപ്പോഴും മറികടന്ന് കള്ളമൊട്ട് എന്ന് വിളിക്കപ്പെടുന്ന വളരെ ഉയരത്തിലുള്ള ഭൂഖണ്ഡപരമായി വിഭജിക്കുന്ന ഒരു സ്ഥാനമാകുന്നു. അങ്ങനെ ഞാൻ മിക്കവാറും കുതിരക്കോപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്തെത്താറാകുകയും കാർമേഘം കൂടുതൽ കൂടുതലായി ഇരുളാൻ തുടങ്ങുകയും ചെയ്തു. എനിക്കറിയാവുന്നിടത്തോളം ഒരു വാഹനം തന്നെ ശേഷിക്കുകയോ കൂടാരത്തിൽ പശുപാലകരോ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇത് കൂടുതൽ കൂടുതലായി മോശമാകാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ശരി, ഞാൻ എന്റെ തോക്കെടുത്ത് കുപ്പായത്തിനുള്ളിലാക്കുകയും തോക്കിന്റെ പാത്തി നനയാതെയും പുകയാതിരിക്കുന്നതിനുള്ള അർത്ഥത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. അതൊരു കരടിയെ ഓടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്ത് അങ്ങനെ തിരികെ വന്നാലും എന്തായാലും തന്നെ ആകട്ടെ. അതുകൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തെ ഇപ്രകാരം പിടിച്ചുകൊണ്ട് ഒരു മരത്തിനടിയിൽ കുറച്ചു നേരത്തേക്ക് ഇരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, നീ മഹാനായ യഹോവയാകുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എത്രയധികം അനുഭവങ്ങൾ എനിക്കുണ്ടായിരിക്കുന്നു. ഞാനത് സഹോദരന്മാർക്ക്, സഹോദരൻ പാമറിനും മറ്റുള്ളവർക്കും ആ സ്ഥാനങ്ങളും മറ്റും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അവിടെ ആ കഴുകനും നിങ്ങൾക്കറിയാമല്ലോ, അവൻ ആ ദിവസം രാവിലെ പറന്നുയരുന്നതും നിങ്ങൾക്കറിയാമോ എപ്രകാരം ഇതെല്ലാം സംഭവിച്ചിരുന്ന അവിടെയുള്ള ആ സ്ഥലങ്ങളെല്ലാമായിരുന്നു. അവിടെയായിരുന്നത് എനിക്ക് സ്വഭാവാനുസാരമായ ഒരു കാര്യമായിരുന്നു. ഈ ഉയരത്തിലുള്ള മലകളിൽ എനിക്കെന്റെ കർത്താവുമായിട്ട് വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കാണാതെ നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയുകയില്ല. അവൻ അങ്ങനെ എല്ലായിടത്തുമാകുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ അവിടെ ഇരിക്കുകയും അപ്പോൾ മഞ്ഞും മഴയും പെയ്യാൻ തുടങ്ങിയും കാറ്റ് പ്രകാരം തിരിഞ്ഞും മറിഞ്ഞും അടിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് താഴോട്ടുള്ള വഴിയറിയാം, എന്നാൽ ഞാനിപ്പോൾ തന്നെ ഇവിടെ നിന്നും പുറപ്പെടുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ താഴേക്ക് നോക്കി, എനിക്കവിടെ അടിഭാഗം ഇനിയും ഒട്ടും കാണാൻ കഴിയാത്തതുപോലെയായി. ആ കാർമേഘങ്ങൾ ചുഴലിപോലെ തിരിഞ്ഞും മറിഞ്ഞും മഞ്ഞുമഴ വീശുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതാ ആ ഹിമവാദം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ ഹിമവാദം വരുന്നു എന്ന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി പറയപ്പെട്ടതായിരുന്നു. സഹോദരൻ ടോം ഇവിടെ സന്നിഹിതനാകുന്നു. സഹോദരൻ ടോം സിംസൺ കാനഡയിൽ നിന്നും വന്നിരുന്നു. അദ്ദേഹം ഈ കാലാവസ്ഥയുടെ മുൻകൂട്ടിയുള്ള പ്രഖ്യാപനം കേട്ടിരിക്കുകയും ദേശത്തിന്റെ ആ പ്രദേശത്ത് കൂടി പോകരുതെന്ന് ഉപദേശിക്കപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ഈ കാലാവസ്ഥയുടെ മുന്നറിയിപ്പിൽ ഇതൊരു വലിയ ഹിമവാദമാണെന്ന് പറഞ്ഞിരുന്നു. സഹോദരൻ ടോം, നിങ്ങൾ എവിടെയാകുന്നു? എനിക്ക് തോന്നുന്നത് അതെ, അദ്ദേഹം നേരെ ഇവിടെയായിരിക്കുന്നു. ആ ഹിമവാദം വരികയായിരുന്നു, എല്ലാവരും അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. ശരി, ഞാൻ എന്റെ തോക്കെടുത്ത് തിരികെ എന്റെ ഉടുപ്പിനടിയിൽ ഇപ്രകാരം വെച്ചു. അതെന്റെ ചുവന്ന ഉടുപ്പായിരുന്നു. എന്നിട്ട് മലയുടെ താഴേക്ക് നടന്ന് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തുടങ്ങിയിട്ട് ഈ കുതിരക്കോപ്പിൽ നിന്നും അരമൈലിനപ്പുറത്തെത്തിയപ്പോഴേക്കും ഓ, മഞ്ഞിന്റെ വലിയ തുള്ളികൾ ഇപ്രകാരം വീഴാൻ തുടങ്ങിയും കാറ്റ് തിരിഞ്ഞും മറിഞ്ഞുമായി ആ മലയുടെ മേൽ വീശിയടിക്കാൻ തുടങ്ങി. എനിക്ക് ഇനിയും അടിഭാഗം ഒട്ടും തന്നെ കാണാൻ കഴിയാതെയായി തീർന്നു. എനിക്ക് 20 അല്ലെങ്കിൽ 30 അടി മുമ്പിലായി മാത്രം കാണാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഈ പന്നിപ്പുറം എന്ന് വിളിക്കപ്പെടുന്ന ഈ കുന്നുപ്രദേശം മറികടന്ന് ഈ അരുവിയുടെ അടുക്കൽ എത്തുന്നത് എന്തായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം ഈ അരുവിയെ പിന്തുടർന്നുകൊണ്ട് ഇത് കൂടുതൽ മോശമായാൽ എവിടേക്ക് പോകും എന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് തുടരുകയും ഏകദേശം പകുതി വഴിയോളം പിന്നിട്ട് കഴിയുകയും ചെയ്തപ്പോൾ എന്തോ ഒന്ന് എന്നോട് പറഞ്ഞു. അത് നിങ്ങൾ എന്നെ ഇപ്പോൾ വ്യക്തമായി കേൾക്കുന്നത് പോലെ തന്നെയായിട്ട് പറഞ്ഞു, നിൽക്കൂ, തിരികെ പോകുക. ശരി, ഞാൻ ഓർത്തു, ഞാൻ എന്തിനെക്കുറിച്ചാണ് ഈ ചിന്തിക്കുന്നത്? ഒരുപക്ഷെ ഇതെന്റെ മനസ്സിൽ തോന്നിയതാകാം. അങ്ങനെ എനിക്കൊരു ചൂട് പോലും മുമ്പോട്ട് വെക്കാൻ കഴിയാതെയായി. ഡേവിഡ് എനിക്കൊരു ഇറച്ചിയപ്പം രാവിലെ ഉണ്ടാക്കി തന്നിരുന്നു. അവന്റെ പിതാവിന് മരണം ഉണ്ടാക്കിക്കൊടുത്തിട്ട് അവൻ എന്നോടൊപ്പം വരാൻ ശ്രമിച്ചിരുന്നതായി ഞാൻ കരുതുന്നു. അതൊരുവട്ടം ഉള്ളിയും തേനും എല്ലാമായിട്ട് അതായിരുന്നു എല്ലാമായിട്ട് ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവനൊരു ബലൂണി എനിക്കുണ്ടാക്കിയിട്ട് ഓ എനിക്കറിയില്ല അതിൽ എന്തെല്ലാമായിരുന്നുവെന്ന്, അതവിടെ പൊതിഞ്ഞു തന്നിരുന്നു. അതിന്റെ ഉടുപ്പിന്റെ പോക്കറ്റിലുണ്ടായിരുന്നിട്ട് അത് ഉടുപ്പിലെ വെള്ളം കൊണ്ട് നനഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാനോർത്തു ഞാനൊന്ന് നിന്നിട്ട് ഇത് കഴിച്ചു കളയാം, ഒരുപക്ഷെ അതിനുശേഷം ഇത് ശരിയായിക്കൊള്ളും. അങ്ങനെ ഞാൻ ഈ ഇറച്ചിയപ്പം പുറത്തെടുത്തു. ഏകദേശം 10 മണിയായി കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ഇറച്ചിയപ്പം കഴിക്കാൻ തുടങ്ങി. ഈ ഇറച്ചിയപ്പം നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും എന്ന് ഞാൻ ഓർത്തിരുന്നു. ഞാൻ മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ എന്തോ എന്നോട് പറഞ്ഞു, നീ വന്നിടത്തേക്ക് തന്നെ തിരികെ പോകുക. ആ കൊടുങ്കാറ്റിൽ കൂടെ തിരികെ ഒരു അരമൈലോളമോ അതിലധികമോ തിരികെ ആ മലയിലേക്ക്, ആ ഇരുണ്ട തടിക്കാട്ടിലേക്ക് തിരികെ പോകാനോ, ആ സംഗീതോപകരണം അവിടെ വെച്ചിരിക്കുന്ന അത്രയും അടുത്തുപോലും അവിടെ നിങ്ങൾക്ക് കഷ്ടിച്ചേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ഞാനൊരു വൃദ്ധനായ മനുഷ്യനായിക്കൊണ്ടിരിക്കുകയും ഞാനൊരു ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോൾ 33 വർഷത്തോളമായിരിക്കുന്നു. അതുകൊണ്ട് എനിക്കറിയാം അതെന്ത് തന്നെയായാലും കാര്യമില്ല, എത്ര പരിഹാസ്യമായി കാണപ്പെട്ടാലും കർത്താവിന് ചെവി കൊടുക്കുക, കർത്താവ് എന്ത് പറയുന്നുവോ അത് ചെയ്യുക. അങ്ങനെ ഞാൻ തിരിഞ്ഞിട്ട് ആ കുതിരക്കോപ്പിലേക്ക് എന്റെ വഴിയെ മനസ്സിലറിഞ്ഞുകൊണ്ട് തിരികെ പോയി. ഓ, ആ മഞ്ഞുമഴ കൂടുതൽ കൂടുതൽ കട്ടിയായിക്കൊണ്ടിരിക്കുകയും കൂടുതൽ ഇരുണ്ട് ഇരുണ്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് എന്റെ കുപ്പായം ഇപ്രകാരം വെക്കുകയും അല്ലെങ്കിൽ എന്റെ ഉടുപ്പെടുത്ത് വീണ്ടും ലക്ഷ്യത്തിന് മേലെയായി വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഓർത്തു, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ എന്തിനു തിരികെ മേലേക്ക് ഇവിടെ വരേണ്ടിയിരിക്കുന്നു? അങ്ങനെ ഞാൻ കുറച്ചുനേരം അവിടെ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന അത്രയും വ്യക്തമായിട്ട് ഒരു ശബ്ദം എന്നോട് പറഞ്ഞു, ഞാൻ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവാകുന്നു, ഞാൻ കാറ്റിനെയും മഴയെയും ഉണ്ടാക്കുന്നു. ഞാൻ എന്റെ തൊപ്പി ഊരി. ഞാൻ പറഞ്ഞു, മഹാനായ യഹോവേ, ഇത് നീയാകുന്നുവോ? അവൻ പറഞ്ഞു, കടലിന്മേൽ കൊടുങ്കാറ്റടിച്ചത് നിർത്തിയത് ഞാനായിരുന്നു. തിരമാലകളെ ശാന്തമാക്കിയത് ഞാനായിരുന്നു. ഞാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഞാൻ തന്നെയായിരുന്നില്ലേ നിന്നോട് അണ്ണാനുകൾക്ക് വേണ്ടി കൽപ്പിച്ചവനും അവയെ അസ്തിത്വത്തിലാക്കുകയും ചെയ്തത്? ഞാൻ ദൈവമാകുന്നു. ഇപ്പോൾ ഒരു ശബ്ദം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തിരുവെടുത്ത് ശ്രദ്ധിക്കുക. അത് തിരുവെടുത്ത് പ്രകാരമല്ലെങ്കിൽ പിന്നെ അതിനെ ഒറ്റയ്ക്ക് വിട്ടേക്കുക. അത് എത്ര സ്പഷ്ടമായിരുന്നാലും ഞാൻ കാര്യമാക്കുന്നില്ല, നിങ്ങൾ അതിൽ നിന്നും മാറി നിന്നുകൊള്ളുക. ഞാൻ പറഞ്ഞു, ശരിയാണ് കർത്താവേ. അവൻ പറഞ്ഞു, ആ കാറ്റിനോടും ആ കൊടുങ്കാറ്റിനോടും മരളി ചെയ്യുക, അത് പിന്മാറിപ്പോകും. ഇപ്പോൾ ഈ വേദപുസ്തകം എന്റെ മുമ്പിൽ കിടക്കുന്നു, ഇതിൽ എന്റെ ജീവൻ ഉണ്ടായിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്റെ ശബ്ദത്തെ സംശയിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു, കാർമേഘങ്ങളും മഞ്ഞും മഴയും മഞ്ഞുമഴയും ഞാൻ നിങ്ങളുടെ വരവിനെ വിദ്വേഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ പോകുക. പെട്ടെന്ന് തന്നെ സൂര്യൻ ഉദിച്ചിട്ട് 4 ദിവസത്തേക്ക് ഞങ്ങളുടെ നായാട്ട് യാത്ര കഴിഞ്ഞ് ഞാൻ എന്റെ സഹോദരന്മാരോടൊപ്പം തിരികെ പോകുന്നതുവരെ പ്രകാശിക്കുകയും ചെയ്യുന്നതിന് ഞാൻ കൽപ്പിക്കുന്നു. അത് പ്രവഹിക്കുകയായിരുന്നു എന്നിപ്രകാരം അത് അങ്ങനെ പോകാൻ തുടങ്ങുകയും പോകുകയും അതിനുശേഷം അത് എന്ന് പോകുകയും ചെയ്തു. അത് നിർത്തപ്പെട്ടു. ഞാൻ വാസ്തവത്തിൽ അനങ്ങാതെ നിന്നുപോയി. എന്റെ സഹോദരന്മാർ മുകളിലായി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആശ്ചര്യപ്പെടുകയായിരുന്നു. ഹിമവും മഴയും നിർത്തപ്പെട്ടു. ചുഴൽക്കാറ്റ് പോലെ ഒരു കാറ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീശി വന്നിട്ട് ഈ മേഘങ്ങളെ ഉയർത്തിക്കൊണ്ടുപോയി. ഒന്ന് ഈ വഴിക്കും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടുമായി പോയി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സൂര്യൻ സുഖകരമായും ചൂടോടും പ്രകാശിക്കാൻ തുടങ്ങി. അത് സത്യമാണ്, അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് ചുറ്റുമായി നോക്കിക്കൊണ്ട് നിന്നുപോയി. എന്റെ തൊപ്പി ഊരി മാറ്റിക്കൊണ്ട് നോക്കുകയായിരുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞേക്കാം, ഞാൻ മൊത്തമായി മരവിച്ചു പോയിരുന്നു. ഞാൻ ഓർത്തു, സൃഷ്ടിയുടെ അതേ ദൈവം, ഇതെല്ലാം അവന്റെ കയ്യിലായിരിക്കുന്നു. അവൻ എന്നോട് എന്താണ് പറയുന്നത്? ഞാൻ എന്റെ തോക്ക് കയ്യിലെടുത്ത് ഉന്നമയ്ക്കുന്ന കണ്ണാടി തുടഞ്ഞിട്ട് തിരികെ മലയടിവാരത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ എന്നോട് പറഞ്ഞു, ഈ കാടുകളിൽ കൂടെ എന്നോടൊപ്പം നീ എന്തുകൊണ്ട് ചുറ്റി നടക്കുന്നില്ല? എന്നോടൊപ്പം എന്തുകൊണ്ട് നടക്കുന്നില്ല? ഞാൻ പറഞ്ഞു, അതേ കർത്താവേ, എന്റെ പൂർണ്ണ ഹൃദയത്തോടെ ഇതെനിക്ക് ചെയ്യാൻ കഴിയുന്ന മഹത്തായ കാര്യങ്ങളിലൊന്നായിരിക്കും നിന്നോടൊപ്പം നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ തോക്കെടുത്ത് തോളത്തേക്ക് ഇട്ടുകൊണ്ട് അതിനിടയിൽ കൂടെ നടക്കാൻ തുടങ്ങി. ഒരിക്കലും ഒരു കോടാലി അതിന്മേൽ തൊട്ടിരുന്നില്ല. ആരും തൊട്ടിട്ടില്ലാത്ത മരങ്ങൾക്കിടയിൽ കൂടെ ഞാൻ നടന്നു. അങ്ങനെ ഞാൻ മുമ്പോട്ട് നടക്കുകയും ഈ നായാട്ട് കാൽപാതകളിൽ കൂടെ താഴേക്ക് പോകുമ്പോൾ എനിക്ക് ഇതുപോലെ അനുഭവപ്പെടുകയുണ്ടായി. ഞാൻ ആ സ്ഥലം വരെ പോയിട്ട് അവിടെ വെച്ച്, ഇന്നലെ ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു, അവിടെ കുറച്ചുനേരം ഞാൻ ചെന്ന് നിൽക്കും. അത് മീടയ്ക്ക് ഒരു ചെറിയ അഭിവാദനം കൊടുക്കുന്നതിനായിട്ട് അവിടെ അതൊരു ചെറിയ കൂട്ടം ഒരു ചെറിയ മൊട്ടക്കുന്നിലാകുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ വരെ നടന്നു ചെന്നിട്ട് അവളുടെ വിവാഹ വാർഷികത്തിന് ഒരു അഭിവാദനം കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ മറ്റേ വശത്ത് കൂടി തിരികെ താഴോട്ട് ചെന്ന് ഈ ഇരുണ്ട മരങ്ങൾക്കിടയിൽ കൂടെ നടന്ന് അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് കോറൽ പീക്സിന്റെ വശത്തേക്ക് വരികയും ആ വഴിയിൽ കൂടെ തിരികെ വരികയും ചെയ്യും. ഞാൻ അങ്ങനെ നടക്കുകയും ആനന്ദിക്കുകയുമായിരുന്നു. ഞാൻ പറയുകയായിരുന്നു, പിതാവേ, നീ എന്നോടൊപ്പം നടക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. എന്തൊരു സൌഭാഗ്യമാകുന്നു എനിക്ക് നടക്കാൻ. ഇതിലും മഹാനായ മറ്റാരുമില്ല, അതേ ദൈവം, കൂടാതെ ആ ചൂടുള്ള സൂര്യന്റെ കിരണങ്ങളുമാകുന്നു. അങ്ങനെ ഞാൻ മലകൾ കടന്ന് പുറത്തു വന്നതിന് ശേഷവും ഞാൻ ഇന്ധനം നിറയ്ക്കുന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ട് ഞാൻ പറഞ്ഞു, മനോഹരമായ ദിവസം. അത് മൂന്ന് ദിവസം കഴിഞ്ഞായിരുന്നു. നാല് ദിവസം കഴിയുന്നതുവരെ ദേശത്തിന്റെ ആ ഭാഗത്തെങ്ങും ഒരിക്കലും മഴ പെയ്തിരുന്നില്ല. സൂര്യൻ എല്ലാ ദിവസവും തെളിഞ്ഞു വന്നിരുന്നു. അത് ശരിയല്ലേ സഹോദരന്മാരെ? നോക്കൂ, കൂടാതെ ആകാശത്ത് ഒരു കാർമേഘം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്ധനം നിറയ്ക്കുന്ന ഒരു സ്ഥലത്തെത്തിയിട്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു മനോഹര ദിവസമാകുന്നു. അതെ, ആകുന്നു, ഞാൻ പറഞ്ഞു. മഴയില്ലാതെ ഭയങ്കരമായി ഉണങ്ങിയിരുന്നു. അവർ പറഞ്ഞു, ഇതൊരു വിചിത്രമായ കാര്യമാകുന്നു. ഈ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ഒരു വലിയ ഹിമവാദം വരാൻ പോകുകയാണെന്ന് അവർ പറഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അത് നിർത്തലാക്കപ്പെട്ടു. ഞാൻ ന്യൂമെക്സിക്കോയിലേക്കുള്ള വഴിയിൽ കൂടെ വന്നു. ഞാനും എന്റെ മകനായ ബില്ലിയും കൂടി എന്തെങ്കിലും വാങ്ങിക്കുന്നതിനായി ഒരു ചെറിയ സ്ഥലത്തേക്ക് പോയി. രാവിലെ ഞങ്ങൾ തിരിച്ചതായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, തീർച്ചയായും ഒരു മനോഹരമായ ദിവസമായിരിക്കുന്നു. അതെ, അതാകുന്നു, ഞാൻ പറഞ്ഞു. കണ്ടിട്ട് ഇത് മഴയില്ലാതെ നന്നായി ഉണങ്ങിയതുപോലെ ഉണ്ടല്ലോ. അതെ, അതങ്ങനെയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ നിന്ന് തന്നെയുള്ള വ്യക്തിയാണോ? പറഞ്ഞു, അല്ല, ഞാൻ വിസ്കോൺസിനിൽ നിന്നുമാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ എവിടെയോ നിന്നായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 20 വർഷക്കാലത്തോളമായി ഇവിടെയായിരിക്കുന്നു, അതുകൊണ്ട് ഇതെന്റെ വീടാണെന്ന് പറയാം എന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഈ നാട്ടുകാരനാണെന്ന് ഞാൻ ഊഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കരമായി വിരസമായതുപോലെ കാണപ്പെടുന്നു. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വിചിത്രമായ കാര്യം സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടായിട്ട് ഒരു വലിയ ഹിമവാദം വരാൻ പോകുകയാണെന്ന് പറയുകയും വളരെയധികം മഞ്ഞും ഉണ്ടായിരിക്കും. അത് യഥാർത്ഥത്തിൽ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നിട്ട് അത് പെട്ടെന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയരുത്. എന്നിട്ട് അത്രയും ശാന്തമായി. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. സഹോദരൻ ടോം പറഞ്ഞു, ഒരു ഹിമവാദം വരുന്നതിനാൽ ആ വഴിയെ പോകരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം ആ പ്രദേശത്ത് കൂടി തന്നെ വരികയും ഒരു മഴയോ ചാറ്റലോ അല്ലെങ്കിൽ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അപ്പോഴും ദൈവമാകുന്നു. നോക്കൂ, അവൻ എല്ലായ്പ്പോഴുമായിരുന്ന അത്രയും തന്നെ അവനാകുന്നു. നോക്കൂ, അവിടേക്ക് നടന്നു കയറുമ്പോൾ ഞാൻ പോയിരുന്നത് ഇപ്പോൾ ഈ ഭാഗം, അതിനെക്കുറിച്ച് എന്റെ ഭാര്യയ്ക്ക് ഈ ടേപ്പ് കിട്ടരുതെന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറില്ല, ഞാൻ നിങ്ങളോട് സത്യം എന്താണെന്ന് പറയാം. നോക്കൂ, അത് ചെയ്യുന്നതിനുള്ള ഏക വഴി അതാകുന്നു. ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസവും ഞാൻ ഈ നായാട്ട് യാത്രയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് അവൾ ഒരിക്കലും കുറ്റം പറയാത്തത് എന്താണെന്ന് ഞാൻ എപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട്. നിങ്ങൾക്കറിയാമോ ഞാൻ എന്റെ മനസ്സിൽ എന്താണ് തീരുമാനിച്ചിരുന്നതെന്ന്? ഞാൻ പറഞ്ഞു, വീടിന് ചുറ്റുമായി വളരെയധികം ജനങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും, നിങ്ങൾക്കറിയാമല്ലോ, എപ്രകാരം ഞാൻ വിവശനായി പോകുന്നു. കൂടാതെ ഞാൻ സംസാരിക്കുന്നതെല്ലാം, ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തെയും വേദപുസ്തകത്തെയും അതുപോലെയുള്ള എന്തെങ്കിലുമാകുന്നു. ഒരുപക്ഷെ അവൾ ചിന്തിച്ചേക്കാം, അത് അവൾക്കൊരു സ്വല്പം വിശ്രമം കൊടുക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നായാട്ടിന് പോകുന്നതിന് കുറച്ചു ദിവസത്തേക്ക് അവൾ എന്നെ മാറി നിൽക്കാൻ ഇടയാക്കുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പകുതി വിചാരങ്ങളുമായി അവിടേക്ക് പോയിരുന്നു. അതായത്, ഞാൻ അവളോട് ക്ഷമ പറയും. എന്നിട്ട് ഞാൻ ദൈവത്തോട് ഇതുപോലെയുള്ള വിചാരങ്ങൾക്ക് എന്നോട് ക്ഷമിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. കാരണം ഞാൻ ഈ വിചാരങ്ങളുമായി മുമ്പോട്ട് പോയിട്ട് ഞാൻ വിചാരിച്ചിരുന്നു, ശരി, അവൾ വിചാരിക്കുന്നത് കൊള്ളാം, നന്മയുണ്ടാകട്ടെ, അവളൊരു ജോലിക്കാരിയാകുന്നു. നിങ്ങൾക്കറിയാമോ, എല്ലായ്പ്പോഴും അവൾ ഒന്നുകിൽ അടുക്കളയിലോ അല്ലെങ്കിൽ പുറത്തെവിടെയോ ജോലിയിലാകുന്നു. അവളെ അറിയാവുന്ന നിങ്ങളിൽ ആർക്കും അറിയാം, ഞങ്ങളുടെ അലക്കി യന്ത്രം എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് അവളെ പിടിച്ച് പുറകോട്ട് വലിക്കും. എന്നിട്ട് പറയും, നീ ഇവിടെ ഇങ്ങനെ തുണി അലക്കിക്കൊണ്ടിരിക്കുന്നത്, എന്നോട് സംസാരിക്കൂ. നോക്കൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിനക്കും എന്നോട് പറയാനില്ലേ എന്ന് പറയൂ. അവൾ പറഞ്ഞു, ശരി, എനിക്കും പറയാനുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് കഴിയാവുന്നത്രയും വേഗം വീണ്ടും തുണി കഴുകാൻ തുടങ്ങും. നീ ഇത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീ ഇവിടെ വന്ന് എന്റെ അടുത്തായിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓ ബിൽ, എനിക്കത്രയും അധികം ജോലി ചെയ്ത് തീർക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഓർത്തു, ശരി, കൊള്ളാം, ഞാൻ ഇവിടേക്ക് ഇതുപോലെ വരുന്നതുകൊണ്ട് അവൾക്ക് അവളുടെ ജോലി തീർക്കാൻ സമയം കിട്ടുന്നു. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് പോയിരുന്നു. ഇപ്പോൾ ഓർക്കുക, ഞാൻ എന്റെ വേദപുസ്തകം ഇവിടെ മുകളിലായി വെച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ ദൈവവചനത്തിന് മുമ്പിലാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ എന്തോ എനിക്ക് സംഭവിക്കുകയുണ്ടായി. ഞാൻ തുടങ്ങുകയും ആദ്യമായിട്ട് ഞാൻ അവളെ മധുവിധുവിന് കൊണ്ടുപോയതിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അവളൊരു സുന്ദരിയായ കറുത്ത തലമുടിയോടും തവിട്ട് കണ്ണുകളോടും കൂടി ഒരു പെൺകുട്ടിയായിരുന്നിട്ട് ഞാൻ അവളെ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ പൊക്കിയെടുത്തു കൊണ്ടുപോകുകയും ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്കും അറിയാമല്ലോ. എന്നിട്ട് ഞാൻ അവളെ ആ കരടിയെ കൊന്ന സ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഞാൻ അവളെ അവയിലൊന്നിനെ കാണിച്ചിട്ട് എവിടെ നിന്ന് എനിക്കിത് കിട്ടിയെന്ന് കാണിക്കാനായിരുന്നു. അവളെന്റെ പശുപാലകന്റെ കാലുറകൾ ധരിച്ചിരുന്നു. ഇത് ഏകദേശം 22 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ 1941 വിവാഹിതരായി. അങ്ങനെ ഞാൻ അവളെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടി പൊക്കിയെടുത്തുകൊണ്ടുപോയിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ഇപ്പോൾ പാവം പിടിച്ച അവൾ എന്നോടൊപ്പം ജീവിച്ച് മുടിയെല്ലാം നരച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഞാൻ ഓർത്തു, ശരിയാണ്, ഞാനും കുറച്ച് ദിവസമായിട്ട് മുഖം വടിച്ചിരുന്നില്ല, അപ്പോൾ ഞാനും നരച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നതിനിടയായി. ഞാനും എന്റെ താടിയിലും നര വളർന്നു വരുന്നത് കണ്ടിട്ട് ഞാൻ ഓർത്തു, പ്രായം ചെന്ന മനുഷ്യ, നീ ഇപ്പോൾ തീരാറായി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, നീ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണെങ്കിൽ പിന്നെ നീ എളുപ്പം ധൃതി വെക്കുന്നതാണ് നല്ലത്. നീയും പ്രായം ചെന്നുകൊണ്ടിരിക്കുന്നു, നോക്കൂ. അങ്ങനെ ഇപ്രകാരം ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തോ സംഭവിക്കുന്നതിനിടയായി. പെട്ടെന്ന് എല്ലാ നീക്കത്തിലും ഞാനൊരു ബാലനെ പോലെ പെരുമാറാൻ തുടങ്ങിയിട്ട് ഞാനൊരു ബാലനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്റെ തല കുനിച്ചിരുന്നു. ഞാൻ തലയുയർത്തി നോക്കി. ഞാൻ അവളെ എപ്പോഴെങ്കിലും സ്പഷ്ടമായിട്ട് കണ്ടിട്ടുണ്ടോ? അതുപോലെ അവൾ എന്റെ മുമ്പിൽ കൈകൾ നീട്ടി എന്റെ മുമ്പിൽ നിന്നു. ഞാൻ നിന്നുപോയി, എന്റെ മുഖം തിരുമി. ഞാൻ നോക്കിയിട്ട് ചോദിച്ചു, മീര, ഇത് നീയാണോ പ്രിയെ? ഞാൻ താഴേക്ക് നോക്കിയിട്ട് ഞാൻ ഓർത്തു, ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഞാൻ ഓർത്തു, അതെ, ഞാൻ അവനോടൊപ്പം നടക്കുകയാണ്. അപ്പോൾ അത് മാറിയിട്ട് ഞാൻ തിരികെ ഒരു പ്രായം ചെന്ന മനുഷ്യനായി തീരുകയും എന്റെ മുമ്പിൽ നിന്ന് ആ ദർശനം പോയി കഴിഞ്ഞു വരുന്നു. ഞാൻ നിന്നിട്ട് എന്റെ തൊപ്പി വീണ്ടും ഊരി എന്റെ നെഞ്ചിന് നേരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശുവേ, വർഷങ്ങളോളമായിട്ട് എന്റെ ഹൃദയം അത്രയും അധികം ഭാരപ്പെട്ടിരിക്കുന്നു. ഞാൻ ഭാരപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് നിന്നോട് പറയേണ്ടതില്ല. ഞാൻ അനുതപിക്കുകയും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുന്നു. പിന്നെയും ഈ ഭാരം എന്തുകൊണ്ട് എന്നെ വിട്ടുമാറുന്നില്ല? ഞാൻ വീണ്ടും നടക്കാൻ തുടങ്ങി. എന്റെ മുമ്പിലായി 30-40 വാര ദൂരെയായുള്ള മൊട്ടക്കുന്നിലേക്ക് ഞാൻ ചവിട്ടിക്കയറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ ചെറിയ മൊട്ടക്കുന്നിലേക്ക് ചവിട്ടിക്കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ തീരെ ക്ഷീണിതനായി അനുഭവപ്പെടാൻ തുടങ്ങി. അവിടെ ഒരു ചെറിയ മൊട്ടക്കുന്ന് ഏകദേശം 10 ഇഞ്ചോളം ഇപ്രകാരം എൽ ഷേപ്പിൽ ഉണ്ടായിട്ട് വീണ്ടും അത് മേലേക്ക് പോയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അത്രയും ക്ഷീണിതനായിട്ട് ഞാൻ ഇടറാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഞാൻ എന്റെ തൊപ്പി വീണ്ടും തലയിൽ വെച്ചു. എന്നിട്ട് ഞാൻ എന്റെ തല അതിലേക്ക് ചായ്ക്കുകയും അത് ശരിയായി യോജിച്ചിട്ട് ആ ചെറിയ മൊട്ടക്കുന്നിലേക്ക് എന്റെ തല ഇപ്രകാരം ചായ്ച്ചു വെക്കുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു പൈൻ മരമായിരുന്നു. അത് കാഴ്ചയ്ക്ക് അത് കണ്ടാൽ പൂവരിച്ചു പോലെ തോന്നിയിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ അതിന്മേലായി ചാരി നിന്നു. ഞാൻ അവിടെ എന്റെ തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയും ചൂടുള്ള സൂര്യൻ എന്റെ പിൻഭാഗത്തായി പതിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു, ആ മഴയെയും കാറ്റിനെയും പിരിച്ചുവിട്ടത് അതേ ദൈവം തന്നെയാകുന്നു. അപ്പോൾ എന്തോ അവിടെ പാറ്റ് പാറ്റ് സ്പാറ്റ് എന്ന് കേൾക്കുന്നതിനിടയായി. എന്താകുന്നു അതെന്ന് ഞാൻ ഓർത്തു. വെള്ളം മുഴുവൻ കാറ്റടിച്ചു പോയി കഴിഞ്ഞിരുന്നു. സൂര്യൻ ഉദിച്ചു വന്നിരിക്കുന്നു. എന്താണ് ഈ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദം? ഞാൻ താഴേക്ക് നോക്കി. അതെന്റെ സ്വന്തം കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ നരച്ച താടികൾക്കിടയിൽ കൂടെ ആ ഉണങ്ങിയ ഇലകളിന്മേലേക്ക്, അത് ദൈവം ഉണക്കിയതായി എന്റെ മുമ്പിൽ കിടന്നിരുന്ന ഇലകളിലേക്ക് വീഴുന്നതായിരുന്നു. ഞാനിപ്രകാരം അവിടെ നിന്നിരുന്നു. ആ മരത്തിനെതിരായിട്ട് എന്റെ കൈ, ഈ കൈ താഴോട്ടും എന്റെ തല ആ മരത്തിന്മേൽ ചാരിക്കൊണ്ട് മറ്റേ കൈ തോക്കിന്റെ കവണയിൽ ഇപ്രകാരം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് കരയുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, നിന്റെ ദാസനായിരിക്കാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, ഞാൻ വളരെ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. ഞാൻ തെറ്റുകൾ ചെയ്യാൻ അർത്ഥമാക്കിയിരുന്നില്ല. കർത്താവെ, നീ എന്നോട് എത്രയധികം നന്മയുള്ളവനായിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൾ അടച്ചിരുന്നു. അപ്പോൾ എന്തോ ബലമായി ചവിട്ടിക്കൊണ്ട് സ്റ്റോം 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 എന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ എന്റെ കണ്ണുകൾ തുറന്നു. എന്റെ നേരെ മുമ്പിലായി 3 മാനുകൾ നിന്നിരുന്നു. ഞാൻ ഓർത്തു, അവിടെ ഇതാ, ഒന്ന് സഹോദരൻ ഇവാൻസിനും സഹോദരൻ വുഡ്സിനും. അങ്ങനെ അവിടെ ആ 3 മാനുകൾ നോക്കൂ. ഞാൻ എന്താണ് നോക്കിക്കൊണ്ടിരുന്നത്? അതായിരുന്നു. ഇപ്പോൾ മഴ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ എന്റെ തോക്കെടുക്കാൻ വേണ്ടി കൈനീട്ടി. ഞാൻ പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഞാൻ ദൈവത്തോട് ഞാനത് ചെയ്യുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, ഞാനത് ചെയ്യുകയില്ല എന്ന് ഞാൻ അവരോട് വാഗ്ദത്തം ചെയ്തിരുന്നു. എന്തോ എന്നോട് പറഞ്ഞു, എന്നാൽ അതവിടെ ആയിരിക്കുന്നു. ഞാൻ വിചാരിച്ചു, അതെ, അത് തന്നെയായിരുന്നു. ഒരുവട്ടം ഒരു വ്യക്തി ദാവീദിനോട് പറഞ്ഞത്, ദൈവം അവനെ നിന്റെ കൈകളിൽ തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, നിന്റെ കരങ്ങളിലേക്ക് തന്നെ. നിങ്ങൾക്കറിയാമല്ലോ ശൌൽ രാജാവിനെ. യോവാവ് അവനോട് പറഞ്ഞു, അവനെ കൊന്നുകളയുക, അതാ അവൻ അവിടെ കിടക്കുന്നു. എന്നാൽ അവൻ പറഞ്ഞു, അവന്റെ അഭിഷിക്തനെ തൊടാൻ ദൈവം എന്നെ വിലക്കട്ടെ. ആ മാനുകൾ അവിടെ നിന്നുകൊണ്ട് എന്നെ നോക്കിയിരുന്നു. ഞാൻ ഓർത്തു, അവയ്ക്ക് ഓടാൻ പറ്റുകയില്ല. അവ 30 വാര പോലും എന്നിൽ നിന്ന് ദൂരത്തായിരുന്നില്ല. എന്റെ കയ്യിൽ ഈ തോക്കുമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയും അവിടെ 3 മാനുകൾ നിന്നു വരുന്നു. ഇല്ല, എനിക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്കതൊട്ടും ചെയ്യാൻ കഴിയില്ല. അതൊരു പെൺമാനും 2 ഇളമാനുകളുമായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ആ തോക്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, എനിക്കത് കഴിയില്ല. ഞാനൊട്ടും അനങ്ങിയില്ല. ഞാൻ അവിടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞു, എനിക്കത് ചെയ്യാൻ കഴിയില്ല, കാരണം ഞാനത് ചെയ്യുകയില്ല എന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവർ സഹോദരന്മാർ എന്നിരിക്കലും അവർക്ക് ഈ മാനുകളെ ആവശ്യമില്ല. നോക്കൂ, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. എനിക്കിതൊട്ടും ചെയ്യാൻ കഴിയില്ല. ആ പേടമാൻ അടുത്തേക്ക് നടന്നു വന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, 4 അല്ലെങ്കിൽ 5 ദിവസങ്ങളായി 100 വേട്ടക്കാർ അവിടെ മലമുകളിലായി അവയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഭീതി ഉളവാക്കുന്നില്ലേ? ആദ്യത്തെ ചുവന്ന അടയാളം, ഞാനൊരു ചുവന്ന ഷർട്ടും ചുവന്ന തൊപ്പിയും ഇട്ടിരുന്നു. ആദ്യത്തെ അടയാളം അവയെല്ലാം പോയി കഴിഞ്ഞിരുന്നേനെ. എന്നാൽ ഈ മാനുകൾ അവ 3 എണ്ണവും എന്നെ നോക്കിക്കൊണ്ട് നേരെ അവിടെ തന്നെ നിന്നിരുന്നു. ഞാൻ പറഞ്ഞു, പേടമാനെ, നിന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നീ കാട്ടിലേക്ക് തിരികെ പോയിക്കൊള്ളുക. നീ എന്റെ കൈകളിലായിരിക്കുന്നു, നിന്റെ ജീവൻ എന്റെ കൈകളിലായിരിക്കുന്നു. എന്നാൽ ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പോകുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് ദൈവത്തോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, അവൾ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നു. അവൾ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവയെല്ലാം കൂടി എന്റെ അടുക്കിലേക്ക് നടന്നു വന്നിട്ട് മിക്കവാറും എന്റെ കയ്യിൽ നിന്നും കഴിക്കാൻ പറ്റുന്നത്രയും അടുത്തു വന്ന് നിന്നിരുന്നു. അവയുടെ മേൽ കാറ്റടിച്ചിരുന്നു. അങ്ങനെ അവൾ നേരെ തിരിഞ്ഞിട്ട് അവ മൂന്നും കൂടി സ്വല്പം പിന്നോട്ടായി നടന്നു. അങ്ങനെ ഇതാ അവൾ വീണ്ടും തിരിഞ്ഞിട്ട് നേരെ എന്റെ അടുക്കിലേക്ക് നടന്നു വന്നു. ഞാൻ ഒട്ടും അനങ്ങിയില്ല, അവിടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കാടുകളിലേക്ക് പോയിക്കൊള്ളൂ, ഞാനും അത് ഇഷ്ടപ്പെടുന്നു, ജീവിക്കൂ. നോക്കൂ, നിങ്ങളുടെ ജീവൻ എന്റെ കൈകളിലാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു. നിങ്ങൾക്ക് ഓടിപ്പോകാൻ കഴിയുകയില്ല, നിങ്ങൾക്കത് കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. എനിക്കവയെ മൂന്നിനെയും ഒരു മിനിറ്റോ മൂന്ന് മിനിറ്റിനുള്ളിൽ എന്തായിരുന്നാലും എനിക്ക് വെടിവെക്കാൻ കഴിയുന്നത്രയും വേഗത്തിൽ അവയെ കൊല്ലാമായിരുന്നു. അവയ്ക്ക് ഓടിപ്പോകാൻ കഴിയില്ലായിരുന്നു. അവ നേരെ എന്റെ അടുക്കൽ നിന്നിരുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വെറുതെ വിടുന്നു, പോയി ജീവിച്ചുകൊള്ളുക. ഞാൻ അവിടെ തന്നെ നിന്നു. അവൻ നടന്നുപോയി, കാടുകളിലേക്ക് തിരികെ നടന്നുപോയി. ഞാൻ എന്റെ മുഖം ഇപ്രകാരം തുടച്ചു. അപ്പോൾ തന്നെ എന്തോ സംഭവിക്കുകയുണ്ടായി. ഒരു ശബ്ദം സംസാരിച്ചിട്ട് അത് അത്രയും സ്പഷ്ടമായിട്ട്, അത് നേരെ നീലാകാശത്ത് നിന്നുമായിട്ട്, ഒരു കാർമേഘത്തിൽ നിന്നുമായിരുന്നില്ല. ഇതെല്ലാം വെറും ഏകദേശം ഒരു സ്വല്പനേരത്തിനുള്ളിൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ശബ്ദം സംസാരിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ വാഗ്ദത്തം ഓർത്തിരിക്കുന്നു, നീ ഓർത്തില്ലേ? ഞാൻ പറഞ്ഞു, അതേ കർത്താവേ. അവൻ പറഞ്ഞു, ഞാൻ എന്റേതും ഓർക്കും. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ ഭാരം എന്റെ ഹൃദയത്തെ വിട്ടുപോയി. അതിനുശേഷം അതവിടെ ഉണ്ടായിട്ടില്ല, ഒരിക്കലും വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ. അതിനുശേഷം ഞാൻ ട്യൂസോണിലെത്തി. ഇതൊരു വിചിത്രപരമായ കാര്യമായിട്ട് ഞാൻ ഇവിടെ എത്തിയത് മുതൽ ഒരിക്കലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം ആ നാഴികയ്ക്ക് വേണ്ടി അത് പിടിച്ചുവച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ സമയമടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും അതിനുവേണ്ടി സംഭവിച്ചിരിക്കണം. നമുക്ക് ഈ സത്യം മാത്രം സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, നമുക്ക് ഈ തിരുവെഴുത്ത് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നിരിക്കലും നാം അത് വിശ്വസിക്കുന്നു എന്ന് നാം പറയുന്നു. കൂടാതെ അത് സത്യമാണെന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥമായി നാം അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്താണ് നിങ്ങളിൽ വലിയവനായിട്ടുള്ളത്? അത് അഭിഷിക്തനായ ക്രിസ്തുവാകുന്നു. ക്രിസ്തുവിലായിരുന്ന ദൈവം നിങ്ങളിലാകുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ അവൻ നിങ്ങളുടെ ഉള്ളിലാകുന്നുവെങ്കിൽ പിന്നെ നിങ്ങളല്ല ഇനിയും നിങ്ങളിൽ ജീവിക്കുന്നത്, അവൻ നിങ്ങളിൽ ജീവിക്കുന്നതാകുന്നു. നോക്കൂ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്നത് അതിനിയും നിങ്ങളുടെ ചിന്തയല്ല, എന്നാൽ അവൻ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാകുന്നു. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അവൻ നിങ്ങളിലാകുന്നുവെങ്കിൽ അവൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ തീർച്ചയായും അവന് നിഷേധിക്കാൻ കഴിയുകയില്ല. അവനത് കഴിയുകയില്ല. എന്നാൽ അവൻ എന്താണോ പറഞ്ഞത് അതവൻ പാലിക്കും. കൂടാതെ അവൻ ആ വ്യക്തിയുടെ കൂടെ തന്നെ സ്വയം അവനെ തന്നെ ന്യായീകരിക്കാൻ കഴിയുമോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ അതെല്ലാവരോടും അവൻ അങ്ങനെ ചെയ്യണമെന്ന് അർത്ഥമാക്കുന്നില്ല. മോശ ഇസ്രായേൽ മക്കളെ നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ഒരുവൻ മാത്രമായിരുന്നു, അത് മോശയായിരുന്നു. ബാക്കിയുള്ളവർ സന്ദേശത്തെ പിന്തുടരുകയായിരുന്നു. നോക്കൂ, അവരിൽ ചിലർ എഴുന്നേറ്റിട്ട് അതുപോലെ അത് അനുകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ദൈവം നിങ്ങളെ തന്നെ വേർപെടുത്തിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം വിഴുകിക്കളഞ്ഞു. നോക്കൂ, മനസ്സിലായോ? എന്നാൽ ഇപ്പോൾ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ദൈവം നിങ്ങളിൽ, അവൻ യേശുക്രിസ്തുവിലായിരുന്നതുപോലെ നിങ്ങളിലായിരിക്കുന്നു. കാരണം ദൈവം എല്ലാമായിട്ട് എന്തായിരുന്നുവോ അവൻ ക്രിസ്തുവിലേക്ക് പകരുകയും ക്രിസ്തു എല്ലാമായിട്ട് അത് സഭയിലേക്ക് പകരുകയും ചെയ്തു. നോക്കൂ, അതാകുന്നു ദൈവം നിങ്ങളിലായിട്ട് നിങ്ങളിലുള്ളവൻ അവനാകുന്നു. കാറ്റും തിരമാലയും അവനെ അനുസരിച്ചതിൽ ആശ്ചര്യമില്ല. അവന്റെ വാക്കുകളെ അനുസരിച്ചു, അവന്റെ വാക്കുകളെ അനുസരിച്ചു. കാരണം അത് ദൈവത്തിന്റെ വാക്കുകൾ അവനിൽ കൂടെ വന്നതായിരുന്നു. അവനൊരു മനുഷ്യനായിരുന്നു, എന്നാൽ അവൻ വചനം ജഡമായതായിരുന്നു. നോക്കൂ, അവൻ സംസാരിച്ചപ്പോൾ അത് ദൈവം മനുഷ്യന്റെ അധരങ്ങളിൽ കൂടെ സംസാരിക്കുകയായിരുന്നു. നോക്കൂ, കാറ്റും തിരമാലയും അവനെ അനുസരിച്ചതിൽ ആശ്ചര്യമില്ല. കാറ്റിനെയും തിരമാലയും സൃഷ്ടിച്ച അതേ ദൈവം അവനിലായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ ഈ നിമിഷത്തിന്റെ സമാപനത്തിലെത്തുന്നതിന് മുമ്പേ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുക. അവന്റെ വചനത്തിന് മുമ്പിൽ പിശാചുക്കൾ ശക്തിയില്ലാതായി പോയതിൽ ആശ്ചര്യമില്ല. അത് ദൈവമായിരുന്നു അവനിലായിരുന്നത്. അത് ദൈവം ക്രിസ്തുവിലായിരുന്നു. പിശാചുക്കൾ തളർന്നുപോയിരുന്നു. പൊടിയിലേക്ക് തിരികെ ചേർന്നുകൊണ്ടിരുന്ന മരിച്ചവർക്ക് അവന്റെ വചനത്തിന് മുമ്പിൽ അവിടെ കിടക്കാൻ കഴിയാതെ വന്നതിൽ ആശ്ചര്യമില്ല. കാരണം അവൻ വചനമായിരുന്നു. അവൻ ലാസറിനെ അവൻ മരിച്ച് അഴുകി 4 ദിവസം കഴിഞ്ഞതിനു ശേഷം വിളിച്ചു. അത്രയും സമയത്തിനുള്ളിൽ അവന്റെ മുഖവും മൂക്കും എല്ലാം അഴുകിക്കഴിഞ്ഞിരുന്നു. ലാസറെ പുറത്തു വരിക എന്നവൻ വിളിച്ചു. അപ്പോൾ മരിച്ചുപോയ ഒരു മനുഷ്യൻ തന്റെ കാലിൽ എഴുന്നേറ്റ് നിന്നു. എന്തുകൊണ്ട്? അത് ദൈവമായിരുന്നു. ക്രിസ്തുവിലുണ്ടായിരുന്നവൻ ദൈവമായിരുന്നു. മരണത്തിന് അവന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് ദൈവം ക്രിസ്തുവിലായിരുന്നു. കാറ്റ്, ഇപ്പോൾ ഓർക്കുക, ദൈവം കാറ്റിനെ സൃഷ്ടിച്ചു, അത് വായുവാകുന്നു. ദൈവം തിരമാലകളെ സൃഷ്ടിച്ചു, അത് വെള്ളമാകുന്നു. എന്നാൽ പിശാചിന്റെ കയ്യിൽ അത് കിട്ടിയപ്പോൾ അവൻ അതിനെ നാശം കൊണ്ടുവരുന്നതിനായി തകിടം മറിച്ചു കളഞ്ഞു. ദൈവം മനുഷ്യനെ ദൈവമക്കളാകുന്നതിനു വേണ്ടി സൃഷ്ടിച്ചു. എന്നാൽ പിശാജ് അവരിൽ കടന്നുകൂടിയപ്പോൾ നോക്കൂ, അത് കുഴപ്പമായി മാറി. ഇപ്പോൾ ഇത് അതേ പിശാജ് തന്നെയാണ് കാറ്റിൽ കടന്നുകൂടിയിട്ട് ആ കൊടുങ്കാറ്റിനെ അയച്ചത്. കാറ്റിനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവിന് ഞാൻ നിന്നെ സൃഷ്ടിച്ചിടത്തേക്ക് തിരികെ പോകൂ എന്ന് പറയാൻ കഴിയില്ലേ? കൊളറാഡോ മലകളുടെ മുകളിൽ കഴിഞ്ഞ ദിവസം നിന്നിരുന്നത് അതേ സൃഷ്ടാവ് തന്നെയായിരുന്നില്ലേ? നോക്കൂ, ഇത് അതേ അവൻ തന്നെയായിരുന്നില്ലേ? മീന്റെ ഒരു കഷ്ണമെടുത്ത് അതിനെ നുറുക്കിയിട്ട് അതിന്റെ മറ്റേ കഷ്ണം പെരുകാനിടയാക്കിയത്? യഥാർത്ഥത്തിൽ അവനതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവനത് പറയാൻ കഴിയുമായിരുന്നു. ഇത് അണ്ണാനുകളെ സൃഷ്ടിച്ച അതേ സൃഷ്ടാവ് തന്നെയായിരിക്കുന്നില്ലേ? എങ്കിൽ ക്രിസ്തുവിലുണ്ടായിരുന്ന അവൻ നമ്മിലായിരിക്കുന്നു. നോക്കൂ, കാരണം ഇതവൻ ചെയ്ത അതേ കാര്യങ്ങളെ തന്നെ അതേ പ്രവൃത്തികളെ തന്നെ ചെയ്യുകയാകുന്നു. മരിച്ചവന് അവന്റെ വചനത്തിന് മുന്നിൽ അവന്റെ വചനത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. നോക്കൂ, നമ്മുടെ പക്കൽ മരിച്ചുപോയ 5 ആൾക്കാരുടെ നിർവ്യാജമായ പ്രസ്താവനകൾ ഉണ്ടായിട്ട് അത് കർത്താവ് ദർശനത്തെ തന്ന് അവരുടെ അടുക്കൽ ചെന്നിട്ട് അവരെ വീണ്ടും ഉയർപ്പിച്ചതാകുന്നു. ഇവിടെ ഇതാ ഒരാൾ ഇരിക്കുന്നു, ഇപ്പോൾ ഇവിടെ തന്നെ. അത് അദ്ദേഹം ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് മരിച്ചുപോയതായിരുന്നു. അങ്ങനെ ഇവിടെ ഇതാ അദ്ദേഹം ജീവനോടെ ഇന്ന് രാത്രിയിലായിരിക്കുന്നു. ഒരു ഹൃദയസ്തംഭനം മൂലം മരിച്ചു പിന്നിരുന്നു. അവിടെ അതാ അദ്ദേഹത്തിന്റെ ഭാര്യ ഇരിക്കുന്നു. അവർ ഒരു നേഴ്സാകുന്നു. ഞങ്ങൾ താഴേക്കിറങ്ങിച്ചെന്നു. എല്ലാം പോയി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞു കഴിയുകയും മരിച്ചു പോകുകയും ചെയ്തിരുന്നു. ഇവിടെ ഇതാ അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു. കാരണം നമ്മളിൽ ഇവിടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നോക്കൂ, അവൻ വലിയവനാകുന്നു. അത് സൃഷ്ടാവായ ദൈവമാകുന്നു. കാറ്റിനും തിരമാലയ്ക്കും അവനെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. പിശാചുക്കൾ തളർന്നു പോകുന്നു. പ്രകൃതി മുഴുവൻ അവനെ അനുസരിക്കുന്നു. കാരണം അവൻ പ്രകൃതിയുടെ സൃഷ്ടാവാകുന്നു. ഓ, നാം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ആ ദ്രവത്തെ എടുത്തു കളയുന്നു. അപ്പോൾ നാം ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. നിങ്ങൾ നോക്കൂ, എന്താകുന്നു ഇത്? ഇത് മനുഷ്യനല്ല. മനുഷ്യനത് ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ സൃഷ്ടിയുടെ ഭാഗമാകുന്നു. നോക്കൂ, എന്നാൽ കാറ്റും തിരമാലയുമാണ് സൃഷ്ടാവിനെ അനുസരിക്കുന്നത്. നോക്കൂ, ഇത് ചെയ്യുന്നതിന് സൃഷ്ടാവിനെ തന്നെ അതിനുവേണ്ടി എടുക്കുന്നു. കാരണം നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഈ ലോകത്തിലുള്ളവൻ ലോകത്തിന് തകർച്ച വരുത്തുവാൻ കാരണക്കാരനാകുന്നു. നിങ്ങളിലുള്ളവൻ കാറ്റിനെ സൃഷ്ടിച്ച സൃഷ്ടാവാകുന്നു. അവന് കാറ്റിലുള്ള പിശാചിനെ ശാസിക്കാൻ കഴിഞ്ഞിട്ട് അവിടെ ശാന്തത കൊണ്ടുവരാൻ കഴിയും. അവന് കൊടുങ്കാറ്റിനെ ശാസിച്ചിട്ട് അവിടെ പിന്നെ കൊടുങ്കാറ്റുണ്ടായിരിക്കില്ല. അവൻ സൃഷ്ടാവാകുന്നു. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നോക്കൂ, പിശാച് ലോകത്തിൽ നിന്നാകുന്നു. ലോകം അവൻ അവകാശപ്പെട്ടതാകുന്നു. അതല്ല ഇപ്പോഴും അവന്റേതായിരുന്നു. അരുണോദയ പുത്രനായ ശുക്ല, നീ എങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു? നോക്കൂ, ഈ ലോകം അവൻ അവകാശപ്പെട്ടതാകുന്നു. അപ്പോഴാണ് അവൻ ആകാശത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കപ്പെട്ടത്. അവൻ അതിലേക്ക് തിരികെ വന്നു. നോക്കൂ, അവനായിരുന്നു ക്രിസ്തുവിനോട് പറഞ്ഞത്, ഈ രാജ്യത്വങ്ങൾ എന്റേതാകുന്നു. എനിക്കിഷ്ടമുള്ളത് ഞാൻ അവയോട് പ്രവർത്തിക്കുന്നു. അവൻ അവകാശപ്പെട്ടതാകുന്നു. അവൻ ഒരുവനാകുന്നു ഈ ലോകത്തിലുള്ളവൻ. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് അപ്പോൾ അത് പറഞ്ഞിരുന്നു, എതിർ ക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അവൻ നേരത്തെ ഇവിടെയായിട്ട് അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്നു. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിന്റേതല്ല. നിങ്ങൾ ദൈവത്തിൽ നിന്നാകുന്നു. ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായി ഒരുവൻ നിങ്ങളിലാകുന്നു. അത് ക്രിസ്തു നിങ്ങളിലാകുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ അവൻ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ ജഡമായി വെളിപ്പെട്ടു. ദൈവം ക്രിസ്തുവിലായിട്ട് ലോകത്തെ തന്നോട് നിരപ്പിക്കുകയായിരുന്നു. നമുക്ക് പറയാം, നിങ്ങൾ പറയുകയാണ്, എങ്ങനെയൊക്കെയായാലും സഹോദരൻ ബ്രഹാം അവൻ ദൈവപുത്രനായിരുന്നു. ശരി, അവൻ എന്നേക്കും നിത്യനായ ദൈവം തന്നെയായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. യോശുവയിൽ ഉണ്ടായിരുന്നവൻ സൂര്യനിലും വലിയവനായിരുന്നു. യോശുവ എന്നെയും നിങ്ങളെ പോലെ പാപത്തിൽ ജനിച്ച ഒരു മനുഷ്യനായിരുന്നു. യോശുവയിൽ ഉണ്ടായിരുന്നവൻ ദൈവത്തിന്റെ കൽപ്പനയാൽ ഓടിക്കൊണ്ടിരുന്ന സൂര്യനിലും വലിയവനായിരുന്നു. ദൈവം ആ സൂര്യനോട് തന്നെ ദൈവത്തിന്റെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന അതിനോട് തിരിഞ്ഞ് സ്വയം വെളിച്ചം നൽകുവാൻ ആജ്ഞാപിച്ചു. എന്നാൽ യോശുവയിൽ ഉണ്ടായിരുന്നവൻ ദൈവത്തിന്റെ നിയമങ്ങളെക്കാളും വലിയവനായിരുന്നു. കാരണം യോശുവ മുകളിലേക്ക് നോക്കിയിട്ട് നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുക, എന്നിട്ട് ചന്ദ്ര, ഞാൻ എന്റെ യുദ്ധം പൂർത്തിയാക്കുന്നതുവരെ നീ എവിടെയാണോ അവിടെ തന്നെ തൂങ്ങിക്കിടക്ക എന്ന് പറഞ്ഞപ്പോൾ അത് സൃഷ്ടാവ് സ്വയം യോശുവയിലായിരുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനും അവനെ അനുസരിച്ചു. കാരണം യോശുവയിൽ ഉണ്ടായിരുന്നവൻ സൂര്യനെയും ചന്ദ്രനേക്കാളും വലിയവനായിരുന്നു. യോശുവയിൽ ഉണ്ടായിരുന്നവൻ മോശയിലുണ്ടായിരുന്നവൻ മിസ്രൈമിനേക്കാളും വലിയവനായിരുന്നു. മിസ്രൈം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമായിരുന്നു. ആ സമയത്ത് അവർ ലോകം പിടിച്ചടക്കിയിരുന്നു. എന്നാൽ മോശയിലുണ്ടായിരുന്നവൻ മിസ്രൈമിനേക്കാളും വലിയവനായിരുന്നു, കാരണം മോശ മിസ്രൈമിന്റെ മേൽ ജയം പ്രാപിച്ചിരുന്നു. മോശയിലുണ്ടായിരുന്നവൻ പ്രകൃതിയേക്കാളും സ്വയം വലിയവനായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ദൈവം തന്റെ വചനത്തെ എടുത്ത് മോശയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ അവിടേക്ക് ചെന്നിട്ട് സൂര്യനോട് ഇനിയും വെളിച്ചം കൊടുക്കണ്ട എന്ന് കൽപ്പിക്കുക. അങ്ങനെ സൂര്യൻ കൂരിരുട്ടിലായി തീർന്നു. അത് ശരിയല്ലേ? അവന് സൂര്യനെ പ്രകാശിപ്പിക്കാനും കാർമേഘങ്ങളെ തിരികെ പറഞ്ഞയക്കാനും അല്ലെങ്കിൽ അവന് സൂര്യനെ ഇരുട്ടാക്കി കളയാനും കഴിയും. അവൻ ദൈവമാകുന്നു. അവൻ ആഗ്രഹിക്കുന്നതെന്തും അവന് കഴിയുകയും അവൻ തന്റെ വിശ്വസിക്കുന്നവരായ മക്കളിലുമാകുന്നു. ആമേൻ. അതാകുന്നു ഇത്. ഒരൊറ്റ ഈച്ച പോലും അവിടെ കാണുന്നതിലുണ്ടായിരുന്നില്ല. അത് തണുപ്പ് സമയമായിരിക്കാൻ ഇടയുണ്ടായിട്ട് അവിടെ യാതൊരു ഈച്ചയും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവം മോശയോട് പറഞ്ഞു, നീ ചെന്ന് എന്റെ വാക്കുകളെ പറയുക, എന്ത് പറയണമെന്ന് ഞാൻ നിന്റെ മനസ്സിലിട്ട് തരും. നീ അവിടേക്ക് ചെന്നിട്ട് നിലത്ത് നിന്നും കുറച്ച് പൂഴിമണലെടുത്ത് നിന്റെ കയ്യിലെടുത്ത് ആകാശത്തിലേക്ക് ഈ പൂഴിമണൽ എറിയുക എന്നിട്ട് പറഞ്ഞു, ഈച്ചകൾ ഉണ്ടാകട്ടെ. അപ്പോൾ കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ ഈച്ചകൾ ഒരുപക്ഷെ വളരെയധികം ആഴത്തിൽ ഭൂമി മുഴുവൻ ഇഴയാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അത് ശരിയല്ലേ? അത് സൃഷ്ടികർത്താവാകുന്നു. അവിടെ യാതൊരു തവളകളും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവൻ തന്റെ വടി നീട്ടിയിട്ട് പറഞ്ഞു, തവളകൾ ഉണ്ടാകട്ടെ. അപ്പോൾ അവിടെ എല്ലായിടത്തുമായി തവളകൾ കൂന കൂടിയിട്ട് ദേശം മുഴുവൻ അഴുകി നാറാൻ തുടങ്ങി. അത് ശരിയല്ലേ? അവൻ ചെങ്കടലിനടുത്തെത്തിയപ്പോൾ അത് അവന്റെ വഴിയിലായിരുന്നു. ദൈവം പറഞ്ഞു, സമുദ്രത്തോട് സംസാരിക്കുക. മോശ കടലിനോട് സംസാരിച്ചു. മോശയിലുണ്ടായിരുന്നവൻ സമുദ്രം സ്വയമായിട്ടുള്ളതിലും വലിയവനായിരുന്നു. ഹാ, ശരിയല്ലേ? ഓ എന്റെ, ഇപ്പോൾ നിങ്ങൾ നോക്കൂ, മോശയിലുണ്ടായിരുന്ന അവൻ ഈ ലോകത്തിലുണ്ടായിരുന്നവനിലും വലിയവനായിരുന്നു. അവൻ പ്രകൃതിയോട് കൽപ്പിച്ചു, ദൈവം അവനോട് കൽപ്പിച്ചു, അരുളി ചെയ്തതെല്ലാം അവൻ പറയുകയും അങ്ങനെ അത് അപ്രകാരമായിരിക്കുകയുമാകുന്നു. അതേ ദൈവം തന്നെ ഇന്ന് രാത്രിയിൽ നമ്മോടൊപ്പമായിരിക്കുന്നു. നമ്മോടുകൂടെ മാത്രമല്ല, എന്നാൽ നമ്മുടെ ഉള്ളിലാകുന്നു. അവൻ നമ്മുടെ ഉള്ളിലാകുന്നു എന്നവൻ തെളിയിച്ചിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ, പിന്നെ ലോകത്തെക്കുറിച്ച് നാം എന്ത് ഭയപ്പെടണം? ഇവിടെ കഴിഞ്ഞ ദിവസം അവർക്ക് ഏതോ ഒരു തരത്തിൽപ്പെട്ട ഒരു ഡൈനസോറിന്റെ പല്ല് കിട്ടുകയുണ്ടായി. ഏകദേശം മേലെയായി ഇവിടെ. നിങ്ങൾ എല്ലാവരും അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുന്നു. അതിവിടെയുള്ള നയാഗര വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് 6 പൌണ്ടോളം ഭാരമുള്ളതായിരുന്നു. ഞാൻ ഓർത്തു, ആദ്യം അവർ അതൊരു മനുഷ്യനിൽ നിന്നും വന്നതാണെന്ന് പറയാൻ പോകുകയായിരുന്നു. എന്നാൽ അവർ അതിനെ അവസാനം അതേതോ തരത്തിൽപ്പെട്ട ഒരു പൌരാണിക മൃഗമായി നിരൂപിക്കുകയുണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മൃഗങ്ങൾ ഒരുപക്ഷെ ഭൂമിയിൽ ഒരുവട്ടം മാത്രം ജീവിച്ചിരുന്ന മൃഗങ്ങളായിരുന്നു. അവ ഇപ്പോൾ എവിടെയാകുന്നു? നിങ്ങൾക്കറിയാമോ, സർവശക്തനായ ദൈവത്തിന് ഡൈനസോറിനോട് ഈ ഭൂമിയിലേക്ക് വരാൻ ആജ്ഞ കൊടുത്തിട്ട് അടുത്ത മണിക്കൂറിനുള്ളിൽ തന്നെ അവയെ 40 മൈൽ ആഴത്തിലാക്കി കളയാൻ കഴിയില്ലേ? നിങ്ങൾക്കറിയാമോ, ദൈവത്തിന് ഈ ലോകത്തെ ഈച്ചകളെ കൊണ്ട് നശിപ്പിച്ചു കളയാൻ കഴിയുമെന്ന് അവൻ ഈച്ചകളെ വിളിച്ചു വരുത്താൻ കഴിയും. അവ ചത്തു കഴിയുമ്പോൾ അവ എവിടെ പോകുന്നു? ആ ഈച്ചകൾക്ക് എന്ത് പറ്റി? വെട്ടുക്കിളികൾക്ക് എന്ത് സംഭവിച്ചു? തണുപ്പുകാലം വരികയും 0-ൽ നിന്ന് 40-ന് താഴെ വരെ പോകുകയും എന്നിട്ട് അടുത്ത വസന്തം വരെ എത്തിയിട്ട് പിന്നെ വെട്ടിക്കിളികൾ എല്ലായിടത്തുമാകുന്നു. എവിടെ നിന്നും അതെത്തി? അവനതിനെ അതിന്റെ അസ്തിത്വത്തിലേക്ക് സംസാരിച്ചുകൊണ്ടുവരുന്ന സൃഷ്ടികർത്താവാകുന്നു. അവൻ ദൈവമാകുന്നു. പ്രകൃതി അവന്റെ വചനത്തെ അനുസരിക്കുന്നു. അവിടെയാണ് നമ്മുടെ വളരെയധികം സഹോദരന്മാർ ഉത്തേജിതരായി പോയിട്ട് ദൈവം ഒരു വിശേഷ കാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുകയും യഥാർത്ഥത്തിൽ അതങ്ങനെ അല്ലാതെ ഇരിക്കെ തന്നെ അവർ അതിനെ യഹോവായ പ്രകാരം അരുളി ചെയ്തതാണെന്ന് പറയുകയും ചെയ്യുന്നു. ആ കാരണത്താൽ അത് സംഭവിക്കുകയും ചെയ്തില്ല. എന്നാൽ അത് യഥാർത്ഥത്തിൽ ദൈവം നിങ്ങളോട് പറയുമ്പോൾ അത് സംഭവിക്കേണ്ടത് ആവശ്യമാകുന്നു. നോക്കൂ, അത് ആ രീതിയിലാകേണ്ടത് ആവശ്യമാകുന്നു. മോശയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നവൻ മിസ്രൈമിലുണ്ടായിരുന്നവരെക്കാളും വലിയവനായിരുന്നു. മോശയുടെ ഉള്ളിലുണ്ടായിരുന്നവൻ ഫറവന്റെ മന്ത്രവാദികളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതിലും വലിയതായിരുന്നു. മോശയിലുണ്ടായിരുന്നവൻ മന്ത്രവാദികളിൽ ഉണ്ടായിരുന്നവനേക്കാളും വലിയവനായിരുന്നു. നോക്കൂ, മോശയിലുണ്ടായിരുന്നവൻ സകല പ്രകൃതിയേക്കാളും വലിയവനായിരുന്നു. വലിയവൻ ദാനിയേലിലുണ്ടായിരുന്നവൻ സിംഹങ്ങളെക്കാൾ വലിയവനായിരുന്നു. വിശന്നിരുന്ന സിംഹങ്ങളെ അവന് തടയാൻ കഴിഞ്ഞിരുന്നു. അതിനാൽ എന്തിനേയും തടയാൻ കഴിയുന്നവൻ അവൻ തടഞ്ഞതെന്താണോ അതിലും വലിയതാകുന്നു. അങ്ങനെ സിംഹങ്ങൾ വിശന്നിട്ട് ദാനിയലിനെ തിന്നാനായിട്ട് പാഞ്ഞു വന്നു. എന്നാൽ ദാനിയലിലുണ്ടായിരുന്നവൻ സിംഹങ്ങളിലുണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. ഇപ്പോൾ സിംഹങ്ങൾ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവൻ മനുഷ്യന്റെ ഒരു കൂട്ടുകാരനായിരുന്നു. ഇത് പിശാചാണ് അതിനെ കൊണ്ട് അത് ചെയ്യിക്കുന്നത്. അത് ശരിയാണ്. 1000 ആണ്ട് കാലത്ത് ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. അവ കാളയോടൊപ്പം കിടക്കും. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ അവ ആർക്കും ഒരു ദോഷമോ നാശമോ ചെയ്യുകയില്ല. പിശാജ് പൊയ്ക്കഴിഞ്ഞിരിക്കും. ഇത് പിശാജാണ് കാട്ടുമൃഗങ്ങളെ കൊണ്ട് മാന്തി കീർത്തിനാനും അവ ഇപ്പോൾ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇടയാക്കുന്നത്. ഇത് സാത്താനാണ് അതൊക്കെയും ചെയ്യുന്നത്. എന്നാൽ ദാനിയേലിൽ ഉണ്ടായിരുന്ന അവൻ സിംഹങ്ങളിൽ ഉണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. നോക്കൂ, ആ പ്രവാചകനിൽ ഉണ്ടായിരുന്നവൻ സിംഹങ്ങളിൽ ഉണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. എബ്രായ മക്കളിൽ ഉണ്ടായിരുന്നവൻ വലിയവനായിരുന്നു. അവരിലുണ്ടായിരുന്നവൻ അഗ്നിയിലുണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. കാരണം അവർ അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവരുടെ ഉള്ളിലുണ്ടായിരുന്നവൻ അവരോട് കൂടെ ഉണ്ടായിരുന്നിട്ട് എരിയുന്ന തീച്ചുള്ള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ നിന്നും ഏഴ് മടങ്ങ് കൂടുതലായി ചൂടുപിടിപ്പിച്ചപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അത് ശരിയല്ലേ? എബ്രായ മക്കളോടൊപ്പം ഉണ്ടായിരുന്നവൻ ഈ ലോകത്തിലുണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. അവിടെ അതാ നെബുക്കദ്നേസർ അല്ലെങ്കിൽ ബേൽത്തസർ ഇരിക്കുന്നു. അത് നെബുക്കദ്നേസർ ആയിരുന്നു എരിയുന്ന തീച്ചുള്ള പതിവായി ചൂട് പിടിപ്പിച്ചിരുന്നതിൽ നിന്നും ഏഴ് മടങ്ങ് കൂടുതലായി ചൂട് പിടിപ്പിക്കാൻ അത് പറഞ്ഞിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ജനങ്ങളെ എടുക്കുന്നതിനായി അവൻ പിശാചിനാൽ പ്രേരിതനായി. കാരണം അവർ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി സ്ഥാനമെടുത്തിരുന്നു. അവനവരെ തീച്ചുള പതിവായി ചൂട് പിടിപ്പിച്ചിരുന്നതിൽ നിന്നും ഏഴ് മടങ്ങ് കൂടുതലായി ചൂട് പിടിപ്പിച്ച തീച്ചുള്ളയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നാൽ അതിനവരെ എരിച്ചു കളയാൻ കഴിഞ്ഞില്ല. കാരണം ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അവരിലുണ്ടായിരുന്നവൻ ഈ ലോകത്തിൽ ഉണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. തീർച്ചയായിട്ടും. ഓ എന്റെ, ഏലിയാവിലുണ്ടായിരുന്നവൻ പിച്ചള പോലെ ചുമന്നിരുന്ന ആകാശത്തെക്കാളും വലിയവനായിരുന്നു. കാരണം മൂന്നര വർഷക്കാലം മഴ പെയ്യാതെ പിച്ചള പോലെ ചുമന്നിരുന്ന ആകാശത്ത് നിന്ന് മഴ പെയ്യ്ക്കാൻ അവന് കഴിഞ്ഞിരുന്നു. ഏലിയാവിലുണ്ടായിരുന്നവൻ മരണത്തെക്കാളും വലിയവനായിരുന്നു. കാരണം അവന്റെ മരണത്തിന്റെ സമയമെത്തിയപ്പോൾ ദൈവം ആ ക്ഷീണിച്ച പ്രവാചകനെ കണ്ടു. അവനവിടെ ഇസബേലിനെ അവളുടെ സകലവിധമായ ചായം പൂശലും ആധുനിക കാര്യങ്ങളും ചെയ്യുന്നതിനെ തുടർച്ചയായി ശാസിച്ചിട്ട് അവൻ ഒരുവിധം ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു. അതിനാൽ ദൈവം അവനെ വീട്ടിലേക്ക് നടക്കാൻ പോലും ഇടയാക്കാതെ ഹാനോക്കിനെ പോലെ അവൻ തന്റെ രഥത്തെ അയച്ച് അവനെ പൊക്കിയെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഏലിയാവിലുണ്ടായിരുന്നവന് യെരുശലേമിലും യഹൂദിയയിലും ആ മലകളിലും ഉണ്ടായിരുന്നവനേക്കാൾ വലിയവനായിരുന്നു. ഏലിയാവിലുണ്ടായിരുന്നവൻ മരണത്തെക്കാൾ സ്വയം വലിയവനായിരുന്നു. ഏലിയാവിലുണ്ടായിരുന്നവൻ ശവക്കുഴിയേക്കാളും വലിയവനായിരുന്നു. കാരണം അവൻ ശവക്കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടു, മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അവൻ മേലെയുള്ള തന്റെ വീട്ടിലേക്ക് ഒരു രഥത്തിൽ കയറിപ്പോയി. നോക്കൂ, ഏലിയാവിലുണ്ടായിരുന്നവൻ അവൻ വലിയവനായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഓ കൊള്ളാം, അവനൊരു മഹാനായ മനുഷ്യനായിരുന്നു. ഒരു നിമിഷം നിൽക്കൂ. വേദപുസ്തകം പറയുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. എന്നെയും നിങ്ങളെയും പോലെ. അത് ശരിയാണ്. എന്നാൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പ്രാർത്ഥിച്ചത് അവന് ലഭിച്ചു. കാരണം യേശു എന്താണ് നമ്മോട് പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കതുണ്ടാകും. അവൻ മഴ പെയ്യാതിരിക്കേണ്ടതിന്റെ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. അപ്പോൾ മൂന്ന് സംവത്സരവും ആറുമാസവും മഴ പെയ്തില്ല. നോക്കൂ, ഏലിയാവിലുണ്ടായിരുന്നവൻ പ്രകൃതിയിലുണ്ടായിരുന്നവനേക്കാളും വലിയവനായിരുന്നു. എങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ച് എന്താകുന്നു? നോക്കൂ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. നോക്കൂ, കാരണം അതൊരു തടസ്സമാകുന്നു. രോഗമെന്ന് പറയുന്നത് ദൈവത്തിന്റെ നിയമങ്ങളുടെ തടസ്സപ്പെടുത്തലാകുന്നു. ശരി, നിങ്ങളിലുള്ള ആ വലിയവൻ അത് സൃഷ്ടാവും സൗഖ്യദായകനുമാകുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തിന്റെ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന പിശാചിനേക്കാളും വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നോക്കൂ, ഏലിയാവിലുള്ളവൻ വലിയവനായിരുന്നു. യെശയ്യാവിലുണ്ടായിരുന്നവൻ സമയത്തെക്കാളും വലിയവനായിരുന്നു. അല്ലെങ്കിൽ ഏതൊരു പ്രവാചകൻ തന്നെയായാലും. കാരണം അവർ കഴിഞ്ഞുപോയ കാലത്തെ കണ്ടിരുന്നു. നോക്കൂ, ഇയ്യോബിലുണ്ടായിരുന്നവൻ നശിച്ചു പോകുന്ന തൊക്കിനേക്കാളും മരണത്തെക്കാളും ശവക്കുഴിയേക്കാളും വലിയവനാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഒരു ദർശനത്തിൽ കൂടെ അവൻ കർത്താവിന്റെ വരവ് കണ്ടിട്ട് പറഞ്ഞു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഈ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. നോക്കൂ, ഇയ്യോബിലുണ്ടായിരുന്നവൻ മരണത്തെക്കാളും വലിയവനായിരുന്നു. വലിയവൻ കാരണം മരണം അവനെ എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അതിനത് കഴിഞ്ഞില്ല. കാരണം അവൻ പറഞ്ഞു, ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ അവനത് ചെയ്യുകയും ചെയ്തു. അവനത് ചെയ്തു. ശ്രദ്ധിക്കുക, നമുക്കിതിൽ മുമ്പോട്ട് തുടരാൻ സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചു കേട്ട ക്രിസ്തു നിങ്ങളിലാകുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും കാര്യത്തിൽ ആശ്രയിച്ചിരിക്കാൻ നിങ്ങൾ ഇടയാക്കരുത്. നിങ്ങൾ പറഞ്ഞേക്കാം, എനിക്കൊരു ചെറിയ വിറയൽ അനുഭവപ്പെട്ടു, ഞാൻ അന്യഭാഷ പറഞ്ഞു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു, അതിനെതിരായി യാതൊന്നുമില്ല, ഇപ്പോൾ അതൊക്കെയും കൊള്ളാം. നോക്കൂ, അതെല്ലാം എന്നാൽ അതിൽ ആശ്രയിക്കരുത്. നോക്കൂ, നിങ്ങളുടെ ജീവിതം ഇതായിരിക്കണം, ഇതാകുന്നു അത്. നിങ്ങളും ഇതും ഒന്നായിരിക്കണം. നോക്കൂ, അതിനുശേഷം ഇത് സ്വയം വെളിപ്പെട്ടിരിക്കും. നോക്കൂ, ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പൂർണ്ണഹൃദയത്തോടെ, അതായത് ഷേക്സ്പിയറിന്റെ ആത്മാവ് നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നു, അതായത് ഷേക്സ്പിയർ നിങ്ങളിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഷേക്സ്പിയറിന്റെ പ്രവൃത്തികൾ ചെയ്യും. നിങ്ങൾ ചെയ്യും, നിങ്ങളത് ചെയ്യും. നിങ്ങൾ പാട്ടുകളും നാടകങ്ങളും അതുപോലെയെല്ലാം നിങ്ങൾ സൃഷ്ടിക്കും. കാരണം ഷേക്സ്പിയർ അതുപോലെയുള്ള ഒരു കലാകാരനും മഹാനായ ഒരു എഴുത്തുകാരനും ഒരു കവിത എഴുത്തുകാരനുമായിരുന്നു. ഇപ്പോൾ ഷേക്സ്പിയർ നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഷേക്സ്പിയറിന്റെ പ്രവൃത്തികളെ ചെയ്യും. അത് ശരിയല്ലേ? വിധവനാണ് നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? വിധവൻ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ വിധവനെ പോലെ പാട്ടുകൾ എഴുതും. അവൻ മഹാനായ ഗാനരചയിതാവായിരുന്നു. നിങ്ങൾ വിധവനെ പോലെ പാട്ടുകൾ എഴുതും, കാരണം വിധവൻ നിങ്ങളുടെ ജീവനായിരിക്കും. നിങ്ങളൊരു ബീത്തോവൻ വീണ്ടും പുനർജനിക്കപ്പെട്ടതായിരിക്കും. ബീത്തോവൻ നിങ്ങളിൽ ജീവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അവന്റെ പ്രവൃത്തികളെ ചെയ്യും, കാരണം ബീത്തോവൻ നിങ്ങളിൽ ജീവിക്കുന്നു. അത് ശരിയല്ലേ? എന്നാൽ നിങ്ങളിലുള്ളവൻ ക്രിസ്തുവാകുന്നു. ക്രിസ്തു നിങ്ങളിലാകുന്നുവെങ്കിൽ, ക്രിസ്തു നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ ചെയ്യും. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു, വിശുദ്ധ യോഹന്നാൻ 14:12, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും ചെയ്യും. അത് നിങ്ങൾ ക്രിസ്തുവിലാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിലാകുന്നു. അപ്പോൾ ക്രിസ്തു വചനമാകുന്നു. അത് ശരിയല്ലേ? വചനം അവന്റെ പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുന്നു. നോക്കൂ, അങ്ങനെ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ നിങ്ങളിൽ കൂടെ നടക്കുകയും ക്രിസ്തുവിന്റെ ജീവൻ നിങ്ങളിൽ കൂടെ ജീവിക്കുകയും ചെയ്യും. അവൻ ചെയ്ത പ്രവൃത്തികളും അവൻ ജീവിച്ച ജീവനും അങ്ങനെയെല്ലാം നിങ്ങളിൽ കൂടെ ജീവിക്കും. അത് ഷേക്സ്പിയറിനെ പോലെയും ബീത്തോവനെ പോലെയും ആകുന്നു. അല്ലെങ്കിൽ നിങ്ങളിൽ ജീവിക്കുന്ന ആരായിരുന്നാലും അതായിരിക്കും അവന്റെ ജീവനാണെങ്കിൽ. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവൻ ജീവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും. നോക്കൂ, നിങ്ങൾ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നിങ്ങളിലാകുന്നുവെങ്കിൽ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെക്കുറിച്ച് സംശയങ്ങളും നിരാശകളും നിങ്ങളുടെ ഉള്ളിലാകുന്നുവെങ്കിൽ പിന്നെ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ വെറും ഒരു കെട്ടിപ്പണിയിലാകുന്നു. എന്നാൽ ജീവൻ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു എങ്കിൽ അവന്റെ വചനം അവൻ തിരിച്ചറിഞ്ഞ് അവന്റെ വാഗ്ദത്തങ്ങൾ അവൻ ചെയ്യും. നോക്കൂ, അവനത് ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് നിന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ അത് സംഭവിക്കുകയും നിങ്ങൾ യാചിച്ചത് നിങ്ങൾക്കുണ്ടാകും. എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം ചെയ്യുന്നു. നോക്കൂ, പിതാവ് അവൻ എന്ത് ചെയ്യണമെന്ന് അവനെ കാണിക്കുമ്പോൾ അവൻ നേരെ അവിടേക്ക് ചെന്ന് യാതൊരു പരാജയം കൂടാതെ ഇതുണ്ടാകട്ടെ എന്ന് പറയുകയും അതുണ്ടാകുകയും ചെയ്യുന്നു. അതേ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു, അത് നമ്മളിൽ ജീവിക്കുന്നു എങ്കിൽ നാം അവന്റെ പ്രവർത്തികൾ ചെയ്യും, കാരണം ക്രിസ്തു വചനമാകുന്നു. വചനത്തിന്റെ വാഗ്ദത്തം രോഗശാന്തിയെ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു? തീർച്ചയായും. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കുറച്ചുനേരം മുമ്പേ ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ചതുപോലെ അവിടെ. അത് മത്തായി 24 നോക്കൂ, അല്ലെങ്കിൽ മത്തായി 28:20 നോക്കൂ. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, നിങ്ങളിലായിരിക്കും. ഞാൻ ക്രിസ്തുവായ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നിങ്ങളിൽ വന്ന് നിങ്ങളിൽ ജീവിക്കും. അതിനുശേഷം പിന്നെ നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ ആയിരിക്കില്ല, ഞാൻ നിങ്ങളിലായിരിക്കും. അങ്ങനെ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നോക്കൂ, എബ്രായർ 13:8 പറയുന്നു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നോഹയിലുണ്ടായിരുന്നവൻ ജലപ്രളയത്തിലുണ്ടായിരുന്ന ന്യായവിധിയേക്കാളും വലിയവനായിരുന്നു. നിങ്ങളിലുള്ളവൻ അഗ്നിയാലുള്ള ന്യായവിധിയിലും വലിയവനാകുന്നു. നോക്കൂ, നിങ്ങളിലുള്ളവൻ വലിയവനാകുന്നു, കാരണം അവൻ ന്യായവിധിയുടെ വില കൊടുക്കുകയും ന്യായവിധിയെ നിങ്ങൾക്കായി പിടിച്ചടക്കുകയും ചെയ്തു. നോക്കൂ, അതിനെക്കുറിച്ച് യാതൊരു ഭീതിയുമില്ല, നിങ്ങൾ അതിനകത്തായിരിക്കുന്നു. അതെ, നോഹയിലുണ്ടായിരുന്നവൻ ജലപ്രളയത്തിലുണ്ടായിരുന്ന ന്യായവിധിയേക്കാളും വലിയവനായിരുന്നു. അത് അവിശ്വസിപ്പിക്കുന്ന ലോകത്തെ നശിപ്പിച്ചു കളഞ്ഞു, കാരണം നോഹ അത് വിശ്വസിച്ചു. അവനിലുണ്ടായിരുന്ന അവൻ അവനെ വിശ്വസിക്കുകയും അവനോട് സംസാരിക്കുകയും ചെയ്തവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. അതായത് നോഹ സകല ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു, കാരണം ദൈവത്തിന്റെ വചനം അതിലും വലുതായിട്ട് ന്യായവിധിയുടെ മേലെ അവനെ ഉയർത്തി. വലിയവൻ എപ്രകാരം നമുക്ക് കുറച്ചുനേരം അതിൽ തന്നെ തങ്ങി നിൽക്കാൻ കഴിയും? നോക്കൂ, ദാവീദിലുണ്ടായിരുന്ന അവൻ അവന്റെ കുഞ്ഞാടുകളെ മോഷ്ടിച്ച കരടിയിലും വലിയവനായിരുന്നു. ദാവീദിലുണ്ടായിരുന്ന അവൻ അവന്റെ കുഞ്ഞാടുകളിൽ ഒന്നിനെ വന്ന് എടുത്തുകൊണ്ടുപോയ സിംഹത്തിലും വലിയവനായിരുന്നു. ദാവീദിലുണ്ടായിരുന്ന അവൻ അവന്റെ ശത്രുവായ ഗോലിയാത്തിലും വലിയവനായിരുന്നു. ആ വലിയ ഫെലിസ്തീൻ ഏകദേശം 12-15 അടി ഉയരവും 14-ഇഞ്ച് നീളമുള്ള വിരലും അവന്റെ കുന്തത്തിന്റെ തണ്ട് ഒരു നെയ്ത്തുകാരന്റെ പടപ്പുകടി പോലെയും 2 അല്ലെങ്കിൽ 3 ഇഞ്ച് കനമുള്ള ഉരുക്കോ അല്ലെങ്കിൽ ലോഹമോ താമരമോ കൊണ്ട് അവന്റെ ദേഹം മുഴുവൻ മൂടി അവിടെ നിന്നിരുന്നു. എന്നാൽ ദാവീദിലുണ്ടായിരുന്നവൻ അവനിലും വലിയവനായിരുന്നു. അവൻ ശക്തിയുള്ള മാംസപേശിയുള്ളവനായിരുന്നു. അവനൊരു യോദ്ധാവായിരുന്നു. അവന്റെ കുന്തത്തിന്റെ മുനകൊണ്ട് ദാവീദിനെ തൂക്കിയെടുത്ത് ആകാശത്തിലെ പക്ഷികൾക്ക് അവനെ തീറ്റാൻ കഴിയുമായിരുന്നു. ദാവീദ് പറഞ്ഞു, ഒരു ഫെലിസ്തീന്റെ നാമത്തിൽ ഒരു ഫെലിസ്തീനെ പോലെ നീ എന്നെ നേരിടുവാൻ വരുന്നു. നിന്റെ ഫെലിസ്തീനായ ദേവന്മാരുടെ നാമത്തിൽ നീ എന്നെ ശപിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, നീ എന്ത് ചെയ്യുമെന്ന് നീ വീമ്പിളക്കി കഴിഞ്ഞിരിക്കുന്നു. നീ കുന്തവും വെയിലുമായി എന്റെ നേരെ വരുന്നു. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഞാൻ ഇന്ന് നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അങ്ങനെ അവൻ ചെയ്തു. കാരണം ആ ധൈര്യത്തിനു വേണ്ടി അവനെ പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നവൻ വലിയവനായിരുന്നു. നിങ്ങളിലുള്ളവൻ ആ ചക്രക്കസേരയെക്കാളും വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ആ മഞ്ചിനേക്കാളും വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ആ അർബുദ രോഗത്തെക്കാളും വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ആ രോഗങ്ങളെക്കാൾ വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ പിശാചിന് നിങ്ങളുടെ മേൽ കൊണ്ടുവന്നിടാൻ കഴിയുന്ന ഏതൊരു കാര്യത്തെക്കാളും വലിയവനാകുന്നു. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. അവൻ വലിയവനാകുന്നു. അതെ, ദാവീദ് വലിയവനായിരുന്നു. എന്തായിരുന്നു ദാവീദിൽ? ദൈവം ദാവീദിലായിരുന്നു. അവൻ നമ്മിലാകുന്നു, അത് ക്രിസ്തുവാകുന്നു. അവൻ നമുക്ക് വേണ്ടി എല്ലാ ശത്രുവിനെയും കീഴടക്കിയവനാകുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ പാപത്തെ കീഴടക്കി, അവൻ രോഗത്തെ കീഴടക്കി, അവൻ മരണത്തെ കീഴടക്കി, അവൻ നരകത്തെ കീഴടക്കി, അവൻ പാതാളത്തെ കീഴടക്കി. അങ്ങനെ അവൻ ഇപ്പോൾ ജയം പ്രാപിച്ചവനായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു. അവൻ രോഗത്തെയും നരകത്തെയും മരണത്തെയും പാതാളത്തെയും ജയം പ്രാപിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വന്ന് ആ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതിനാൽ നിങ്ങളിലുള്ളവൻ ഈ കബളിപ്പിക്കലിനെ നിങ്ങളുടെ ഉള്ളിലിടാൻ കഴിയുന്നതിനേക്കാളും വലിയവനാകുന്നു. അതെ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. അപ്രകാരമാണ് ഈ അത്ഭുതങ്ങൾ നടക്കുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കാറ്റില്ലാതായത്. ഒരു മനുഷ്യനത് ചെയ്യാൻ പറ്റുമോ? ഇല്ല ശ്രീമാൻ, അത് അസാധ്യമാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് കരയുകയും അപ്പോൾ കാറ്റ് അറുത്ത് കീറുകയുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്നവരിൽ എത്ര പേർ ഇവിടെ സന്നിഹിതരാകുന്നു? നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞങ്ങൾ കാണട്ടെ. നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ആ സമയത്ത് കോളറോഡയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും തന്നെ. ശരി, സഹോദരൻ ഫ്രെഡ് ഒരാൾ മാത്രമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഊഹിക്കുന്നു. ഞാൻ ഓർത്തു ഒരുപക്ഷെ സഹോദരൻ മണ്ണും അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം സഹോദരൻ ഈവാൻസ് അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ? സഹോദരൻ ഈവാൻസ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതെ, ശരി. കൂടാതെ അതാകുന്നു. ശ്രദ്ധിക്കുക, അത് സത്യമായിരുന്നില്ലേ? അത് ആ രീതിയിൽ തന്നെയല്ലേ സംഭവിച്ചത്? മഴ പെട്ടെന്ന് നിൽക്കുകയും കാറ്റടിക്കുന്നത് നിന്നു. എന്തായിരുന്നു അത്? എന്റെ വാക്കുകളായിരുന്നോ? അല്ല, കാരണം അവൻ എന്നോടത് ചെയ്യാൻ പറഞ്ഞതിനാലായിരുന്നു. നമ്മുടെ ഉള്ളിലുള്ളവൻ ഏതൊരു പ്രകൃതിയെക്കാളും വലിയവനാകുന്നു. ഇത് കടലിലെ തിരമാലകളെ ശാന്തമാക്കിയ അതേ ദൈവം തന്നെയല്ലേ ഈ കാറ്റിനെ തിരികെ അതിന്റെ സ്ഥാനത്തേക്ക് പോകാനിടയാക്കിയത്? സൂര്യനെ ഇരുട്ടാക്കാൻ കഴിയുന്ന അതേ ദൈവം തന്നെയല്ലേ സൂര്യനെ പ്രകാശിപ്പിക്കാനും കഴിഞ്ഞത്? എങ്കിൽ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. നോക്കൂ. ശരി, ഇപ്പോൾ അതുകൊണ്ടാണ് ഈ സത്യമായ അത്ഭുതങ്ങൾ നടക്കാൻ കഴിഞ്ഞത്. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. വിശുദ്ധ യോഹന്നാൻ 14:12 ആകുന്നു. അവൻ ക്രിസ്തു കാറ്റിനെയും തിരമാലയും ശാന്തമാക്കിയവൻ അവയുടെ സൃഷ്ടാവാകുന്നു. അവൻ അപ്പോൾ സൃഷ്ടാവായിരുന്ന അത്രയും ഇപ്പോഴും സൃഷ്ടാവാകുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കി പാപത്തെ നശിപ്പിച്ചു കളയുകയും അവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോടൊപ്പം വസിക്കുന്നതിനു വേണ്ടിയാകുന്നു. അവൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ കീഴടക്കിയ ആ ജയം പ്രാപിച്ചവനാകുന്നു. തിരുവെഴുത്തിൽ അത് തെളിയിക്കുകയും തിരികെ വന്ന് എല്ലാ കാര്യങ്ങളുടെ മേൽ ജയം പ്രാപിക്കുകയും അവൻ അതേ ദൈവം തന്നെ എന്ന് നിങ്ങൾക്ക് തെളിയിക്കുകയും ചെയ്തു. അതിനുശേഷം 1900 വർഷങ്ങൾക്ക് ശേഷം അവൻ അപ്പോൾ ചെയ്ത അതേ കാര്യങ്ങളെ, അത് മരണത്തെയും നരകത്തെയും രോഗത്തെയും പാതാളത്തെയും ജയം പ്രാപിച്ചിട്ട് ഇപ്പോഴും അതേ കാര്യങ്ങളെ തന്നെ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ക്രിസ്തുവാകുന്നു, ഈ അവൻ തന്നെയാണ് നിങ്ങളിലുള്ളവൻ. അവൻ ക്രിസ്തുവാകുന്നു. യോഹന്നാൻ പറഞ്ഞതുപോലെ നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. അത് ക്രിസ്തുവായിരുന്നു. അവൻ ഈ ലോകത്തിലുള്ള സകലത്തിലും വലിയവനാകുന്നു. കാരണം അവൻ ലോകത്തെ ജയം പ്രാപിക്കുകയും അങ്ങനെ ആ കാര്യങ്ങളുടെ മേലെല്ലാം അവൻ വലിയവനാകുന്നു. കാരണം അവനത് നമുക്ക് വേണ്ടി ജയം പ്രാപിച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമുക്ക് വേണ്ടി അവനെ തന്നെ നൽകിയവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചവരാകുന്നു. അതിനാൽ അവന് തിരികെ വന്ന് നമ്മിൽ കൂടെ തന്റെ പ്രവൃത്തികളെ ചെയ്യാനിടയാകുകയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് നമുക്ക് തെളിയിച്ചു തരുന്നതിന് ഇടയാക്കുന്നു. അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവൻ മശീഹായിരുന്നു എന്ന് തെളിയിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങളെ അവന് വിവേചിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. വേദപുസ്തകം പറയുന്നു, മോശ പറഞ്ഞു, അതായത് അവനൊരു പ്രവാചകനായിരിക്കും. അത് ശരിയല്ലേ? അവൻ ഹൃദയരഹസ്യങ്ങളെ അറിഞ്ഞിരുന്നു. ജനങ്ങൾ ആരായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവർക്കുള്ള കുഴപ്പമെന്തായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അത് ചെയ്ത് നാം കണ്ടിട്ടില്ലേ? തുടർച്ചയായി എപ്പോഴുമാകുന്നു. നമുക്കറിയാം മരിച്ചവർ നേരെ മരണത്തിൽ നിന്നും ജീവിപ്പിച്ചിരിക്കുന്നു. അവരിൽ ചിലർ മരിച്ചിട്ട് ഒന്നര ദിവസം തന്നെ കഴിഞ്ഞിരുന്നു. ശരിയാണ്, ഒരു ദിവസം രാവിലെ മരിക്കുകയും അന്ന് രാത്രിയിൽ തിരികെ കൊണ്ടുവരികയും രാത്രി മുഴുവൻ സഞ്ചരിക്കുകയും ചെയ്തിട്ട് അടുത്ത ദിവസം ഏകദേശം ഉച്ചയോട് അല്ലെങ്കിൽ സ്വല്പം ഉച്ചയായതോടെ കൂടാരം എവിടെയായിരുന്നു അവിടെ കൊണ്ടുവന്നിരുന്നു. ഒരു മരിച്ചുമായി കുട്ടി തന്റെ അമ്മയുടെ കരങ്ങളിൽ തണുത്ത് മരവിച്ച് കിടന്നിരുന്നു. ദൈവമായ കർത്താവ് ജീവന്റെ വചനങ്ങൾ അരളി ചെയ്യുകയും ആ കുട്ടി ഊഷ്മളത പ്രാപിക്കുകയും കരയാൻ തുടങ്ങിയും അതിനെ അതിന്റെ അമ്മയുടെ കൈകളിൽ തിരികെ കൊടുക്കുകയും ചെയ്തു. ശ്രീമതി സ്റ്റഡ്സ്ക്ലേവ് അത് നിവൃത്തിയാക്കുന്നത് കാണുന്നതിനായി അവിടെ നിന്നിരുന്നു. ആ കാരണത്താലാണ് അവർ അവരുടെ കുഞ്ഞിനു വേണ്ടി കരഞ്ഞതും ഞാൻ ജർമ്മനിയിലേക്ക് പറഞ്ഞു ചെല്ലാൻ ആഗ്രഹിച്ചതും. എന്നാൽ കർത്താവ് പറഞ്ഞു, അതെന്റെ കൈകളാണ്, നീ അതിനെ ശാസിക്കരുത്, നോക്കൂ, നിങ്ങൾക്കത് നന്നായി അറിയാം. അവൻ മോശയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പാറയോട് സംസാരിക്കൂ, അതിനെ അടിക്കരുത്. അതർത്ഥമാക്കിയത് സംസാരിക്കൂ, അടിക്കരുതെന്നായിരുന്നു. നോക്കൂ, അവൻ എന്ത് ചെയ്യാൻ പറയുന്നുവോ അത് നിങ്ങൾക്ക് അനുസരിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്നാൽ ആർക്കും സ്വയം യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അവനത് ആദ്യം ദൈവത്തിങ്കിൽ നിന്നും കേൾക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ വചനം അവൻ ജീവിക്കുന്നുവെന്ന് വാഗ്ദത്തം ചെയ്യുന്നു. അതിനാൽ അവൻ ജീവിച്ചിരിക്കുന്നതിന്റെ കാരണത്താൽ നിങ്ങളും ജീവിക്കുന്നു. അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു, അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും, അതേ കാര്യങ്ങൾ തന്നെ, കേവലം അതിലും കൂടുതലായിരിക്കും നിങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രം. കാരണം ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ പോകുന്നു. അവൻ എല്ലാ കാര്യങ്ങളെയും കീഴടക്കി. അവൻ ഒരുവനാണ് അതിനെ നിർത്തിയത്. അവൻ ഒരുവനാണ് ആ അണ്ണാനുകളെ സൃഷ്ടിച്ചത്. അത് രണ്ടു വട്ടം സംഭവിച്ചു. ഒരുവട്ടം അത് ചാർലി നിങ്ങളുടെ സ്ഥലത്ത് വെച്ചാണ് സംഭവിച്ചത്. അത് സംഭവിച്ചപ്പോൾ അവിടെ സഹോദരന്മാരായ സഹോദരൻ ഫ്രെഡും സഹോദരൻ ബാങ്ക്സും അവിടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് സംഭവിച്ചത് ജർമ്മനിയിൽ വെച്ചായിരുന്നു. അവിടെ 15 മന്ത്രവാദി ഡോക്ടർമാർ എന്റെ ഒരു വശത്തായി നിന്നിട്ട് അവർ പറഞ്ഞു, ബില്ലിയും സഹോദരൻ അർഗൻ ബ്രൈറ്റും അവരെ അനുവദിക്കാഞ്ഞതിനാൽ, എന്നെ കാണുന്നതിന് അവരെ അനുവദിക്കാഞ്ഞതിനാൽ അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ ആ കൂടാരം കാറ്റത്ത് പറപ്പിച്ചു കളയും. അങ്ങനെ അവർ അവിടെ ഇരിപ്പുറപ്പിക്കുകയും അവരുടെ ക്ഷുദ്രവിദ്യകളുമായി അവരുടെ ദൈവമായ പിശാചിനെ വിളിക്കാൻ തുടങ്ങിയും അങ്ങനെ അവിടെ അതാ അവനൊരു കൊടുങ്കാറ്റുമായി എത്തുകയും ചെയ്തു. ഏകദേശം 30,000-40,000 ജർമ്മനിക്കാർ അവിടെ ഇരിക്കുകയും അപ്പോൾ ആ കൂടാരം മേലോട്ടും താഴോട്ടും ഇപ്രകാരം ഉയരാനും താഴാനും തുടങ്ങി. അവർ പിന്നെ ഒരു കത്രിക എടുത്ത് ഒരു തൂവൽ മുറിച്ച് ഇതുപോലെ പിൻഭാഗത്തേക്ക് കാണിച്ചു. എന്നിട്ട് അവർ അവരുടെ മന്ത്രജാലം ജപിച്ചുകൊണ്ട് തുടരുകയും 3 വിശുദ്ധ വാക്കുകൾ ജപിക്കുകയും ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ലൂലു ലൂലു ലൂലു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ലൂലു ലൂ. ഇപ്രകാരം തുടർന്നിട്ട് യഥാർത്ഥത്തിൽ ആ കൊടുങ്കാറ്റ് അവിടെ എത്തി. തീർച്ചയായും അവൻ ആകാശത്തിലെ അധികാരത്തിന്റെ അധിപതിയാകുന്നു, അത് സാത്താനാകുന്നു. അങ്ങനെ അവർ കൊടുങ്കാറ്റ് വിളിച്ചു വരുത്തി. അവിടെ ഉറപ്പിച്ചിരുന്ന ആ വലിയ കൂടാരം തന്നെ ഇപ്രകാരമായിട്ട്, ഓ എന്റെ, അതേകദേശം ഒരു നഗരത്തിന്റെ കെട്ടിട സമൂഹം തന്നെ ഉൾക്കൊണ്ടിരുന്നു. അതുണ്ടാക്കിയിരുന്നത് അത് 4 മടങ്ങായി ഉണ്ടാക്കിയിരുന്നിട്ട് ക്യാൻവാസ് അതിന്മേൽ ആണിയടിച്ച് ഉറപ്പിച്ചിരുന്നു. കാറ്റ് അതിനടിയിലായി കടന്നിട്ട് അതിനെ ഇപ്രകാരം ഉയർത്തി. ആ കാറ്റിലും കൂടാതെ കൊല്ലിയാൻ ഇതുപോലെ പറക്കുമ്പോഴും ഞാൻ എന്റെ പ്രസംഗം തുടർന്നിരുന്നു. അങ്ങനെ ഓ അവർ ഒരു വലിയ മന്ത്രജപത്തിലേക്ക് പോകുകയും ഇപ്രകാരം തുടർന്നു പോകുകയും ആ വിശുദ്ധ വാക്കുകളെ ജപിക്കുകയും ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു, ആ 3 വലിയ വിശുദ്ധ വാക്കുകൾ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് രണ്ടു വശത്തു നിന്നും ഇപ്രകാരം തുടങ്ങി. അതിനുശേഷം പിശാചിക്കൾ അവിടെ ചുറ്റും കൂടിയിട്ട് അവൻ കുനിയുന്നതായി ഞാൻ കണ്ടിരുന്നു. എന്നാൽ കെട്ടപ്പെട്ടിരുന്നില്ല. ഞാൻ സഹോദരൻ ലോസ്റ്റിനോട് പറഞ്ഞു, ഇത് വ്യാഖ്യാനിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സഹോദരൻ അർഗൻ ബ്രൈറ്റ്, നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ആകാശത്തിന്റെ ഭൂമിയുടെയും സൃഷ്ടാവേ, നീ എന്നെ ഇവിടെ കയച്ചിരിക്കുന്നു. ജർമ്മനിയുടെയും മണ്ണിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം നീ എന്നെ ഇവിടെ കയച്ചിരിക്കുന്നു. ആ കാർമേഘത്തിന് എന്റെ മേൽ യാതൊരു ശക്തിയുമില്ല. അതിന് ശക്തി ഉണ്ടാകില്ല. കാരണം ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ട് ഈ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവനാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവിടെ നിന്ന് വിട്ടുപോകാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ഇടിനാദം ബാങ് 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 എന്ന് പോകുകയും ഗിർ എന്ന ചുരുൾ പോലെ മേഘങ്ങൾ പോകുകയും കൂടാരത്തിൽ നേരെ മേലെ കൂടെ തിരികെ കാറ്റാഞ്ഞടിക്കുകയും സൂര്യൻ പ്രകാശിച്ചു വരികയും ചെയ്തു. അടുത്ത 10 നിമിഷത്തിനുള്ളിൽ ഏകദേശം 10,000 ജനങ്ങൾ വേദിക്ക് ചുറ്റുമായി ദൈവത്തിന്റെ ശക്തി കണ്ടുകൊണ്ട് കരുണയ്ക്കായി നിലവിളിച്ചുകൊണ്ട് കൂടിയിരുന്നു. എന്തുകൊണ്ട്? നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. നോക്കൂ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. ഓ സഹോദര സഹോദരി, ഈ കാര്യങ്ങളിലെ ക്ലേശങ്ങൾ കാണുക. നമുക്ക് വിഷമിക്കാനായി ഒരു കാര്യം പോലുമില്ല. മഹാനായവൻ ദൈവമാകുന്നു. അവൻ നിങ്ങളുടെ ഉള്ളിലാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ സമയത്തിനപ്പുറത്തായി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏകദേശം 15 മിനിറ്റുകൾ 9 മണിക്ക് ശേഷമായിരിക്കുന്നു. കൂടാതെ ഈ ജനങ്ങൾക്ക് നീണ്ട ദൂരം യാത്ര ചെയ്യണമെന്ന് ഞാൻ അറിയുന്നു. പ്രാർത്ഥനയ്ക്കായി ഒരു നിമിഷം നമ്മുടെ തലകൾ വണങ്ങാം. ഓ പിതാവായ ദൈവമേ, കോളറാഡയെക്കുറിച്ച് അവിടുന്ന് അറിയുന്നുവല്ലോ. ആ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് നീ അറിയുന്നു. ഞാൻ നിന്റെ മഹത്വത്തിനായും ഈ ജനങ്ങൾ അറിയുന്നതിനു വേണ്ടി പറയുന്നു. എന്നിരിക്കലും ശാസ്ത്രം അതിനെ ചിത്രങ്ങളിൽ കൂടെ തെളിയിക്കുകയും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളുമാകുന്നു. കൂടാതെ കർത്താവെ, അവിടുന്ന് അറിയുന്നുവല്ലോ, അതായത് ഞാൻ ജനങ്ങളോട് അത് ലളിതമായി പ്രസ്താവിക്കുകയും എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നു. കാരണം നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അങ്ങനെ നീ ഇവിടെയായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് അവരിൽ കൂടെ നിന്നെ തന്നെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ മറ്റുള്ളവർ നീ ജീവിക്കുന്നുവെന്ന് കാണുന്നതിനും നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് അറിയുന്നതിനും ഇടയാക്കുന്നു. കർത്താവെ, ഞങ്ങളോട് ദയ കാണിച്ച് ഞങ്ങളുടെ വിചാരങ്ങളിൽ ഞങ്ങളെ നയിക്കാനും വഴി നടത്താനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. രോഗികളും പീഡിതരുമായി ജനങ്ങൾ ഇവിടെയിരിക്കുന്നു. നിന്നിൽ നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ മരിച്ചു പോകുന്നവരായും ഇവിടെയായിരിക്കുന്നു. അവരിൽ വളരെ പേരും അവരുടെ വഴിയുടെ അവസാനത്തെത്തിയിട്ട് ഡോക്ടർമാർക്കിനിയും ഒരു സഹായം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാകുന്നു. അവിടുന്ന് ദൈവമാകുന്നു. കൂടാതെ നീ ഇന്നലെയും ഇന്നും എന്ന് നീക്കുവാൻ ഇന്നനാകുന്നു. നിന്റെ സാന്നിധ്യം ഇവിടെയായിരിക്കുന്നു. കൂടാതെ കർത്താവേ, ഈ മൂന്നാം അലി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനെക്കുറിച്ച് ഞങ്ങളോടത് സംഭവിക്കുമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ അറിയുന്നു, ആദ്യത്തെ വലി സമ്പൂർണതയായിരുന്നു, രണ്ടാം വലി അഞ്ചായിരിക്കെ അത് അനുഗ്രഹമാകുന്നു. അങ്ങനെ ദൈവമേ, നിങ്ങളിലുള്ളവൻ എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിനായി ഇന്ന് രാത്രി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് നീ പറഞ്ഞിരിക്കുകയും പിതാവ് തനിക്ക് കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് നീ പറഞ്ഞിരിക്കുന്നു. നീ അപ്പോസ്തലനായ പത്രോസിനോട് അവൻ ആരായിരുന്നുവെന്നും അവന്റെ പിതാവിന്റെ പേര് എന്താണെന്നും നീ പറഞ്ഞു കൊടുത്തപ്പോൾ നീ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നഥാനിയലിനോട് നീ അവന്റെ കർത്തവ്യം എന്തായിരുന്നുവെന്നും അവൻ എങ്ങനെ അവിടെ എത്തിയെന്നും ഇതിനു മുമ്പ് അവൻ എവിടെയായിരുന്നുവെന്നും എന്ത് ചെയ്തിരുന്നുവെന്നും നീ പറഞ്ഞു. കിണറ്റുകരയിലെ സ്ത്രീയോട് അവളുടെ പാപത്തെക്കുറിച്ചും അവൾ എന്തായിരുന്നുവെന്നും ഈ ആറ് മനുഷ്യരോടൊപ്പം വ്യഭിചാരത്തിൽ ജീവിച്ചിരുന്നതിനെക്കുറിച്ചും പറഞ്ഞു. അഞ്ച് അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൾ ഒരുവനോട് കൂടെ ജീവിക്കുന്നതും അവളുടെ ഭർത്താവായിരുന്നില്ല. അവിടുന്ന് ഇപ്പോഴും അതേ ദൈവം തന്നെയാകുന്നു. നീ പറഞ്ഞു, ഇത് ഭർത്തിമായി തന്റെ കുരുടായ അവസ്ഥയിലായിരുന്നു അവൻ അവിടെ നിന്നിരുന്നത്. എന്നിരിക്കലും അവന്റെ ഹൃദയത്തിൽ അവനൊരു കാഴ്ചയുണ്ടായിരുന്നിട്ട്, അതായത് അവന് കാണാൻ കഴിയുമായിരുന്നു. യഹോവ യേശുക്രിസ്തുവിന്റെ പുത്രത്വത്തിൽ വെളിപ്പെട്ടതാണെങ്കിൽ, അതായത് അവന്റെ നിലവിളി തിരിച്ചറിയാൻ കഴിയും. എന്നിട്ട് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് കരഞ്ഞു, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. അത് നിന്നെ നിർത്തുകയും നീ തിരിഞ്ഞ് അവന് സൌഖ്യം നൽകുകയും ചെയ്തിട്ട് ഓ പിതാവേ, അവന്റെ വിശ്വാസം അവനെ രക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ രക്തക്കുറവുള്ള സ്ത്രീ, അതായത് ഈ രക്തസ്രവത്താലും ജീവന്റെ മാറ്റത്തിലും വളരെ വർഷങ്ങളായി അത് നിർത്താൻ കഴിഞ്ഞിരുന്നില്ല. അവൾ അവളുടെ സകല സമ്പത്തും വൈദ്യർക്ക് കൊടുക്കുകയും അവരിൽ ആർക്കും തന്നെ അവരെ സൌഖ്യമാക്കാനും കഴിഞ്ഞിരുന്നില്ല. അവൾ നിന്റെ യോഗങ്ങളിൽ ഒന്നിൽ കടന്നു വരികയും അപ്പോൾ നീ ഗലീലയിൽ നിന്നും വന്നിരുന്ന ഒരു മനുഷ്യനോട് സംസാരിക്കുകയും ആ സമയത്ത് അപ്പോൾ നീ യായിറാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലുമായിരുന്നു. ആ സ്ത്രീ അവളുടെ ഹൃദയത്തിൽ യാതൊരു തിരുവെഴുത്ത് പോലും പിന്താങ്ങാനില്ലാതെ പറഞ്ഞു, എനിക്കവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പ് മാത്രം തൊടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സൌഖ്യം പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവൾക്ക് അവളുടെ ആഗ്രഹം അവന്റെ വസ്ത്രത്തിന്റെ വെളുമ്പ് തൊട്ടപ്പോൾ അവൾ പ്രാപിച്ചു. അപ്പോൾ നീ അവളോട് അവളുടെ വിശ്വാസമാണ് അത് ചെയ്തതെന്ന് പറയുകയും അവൾ ആഗ്രഹിച്ചതിനെ വിശദീകരിക്കുകയും അവൾ സൌഖ്യം പ്രാപിക്കുകയും ചെയ്തു. തിരുവെഴുത്തിൽ നീ ഒരു മഹാപുരോഹിതനാണെന്നും ഉയരങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി എന്നേക്കും ജീവിച്ചിരുന്ന മധ്യസ്ഥത വഹിക്കുന്നവനാണെന്നും ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ തന്നെ നീ ഒരു മഹാപുരോഹിതനായിരിക്കെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബലഹീനതയിൽ തൊടാൻ കഴിയുന്നവനുമാകുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വ്യക്തികളും നിന്നെ തൊടുന്നതിനുള്ള ആ മഹാനായ മഹാപുരോഹിതനെ തൊടുന്നതിനുള്ള സൌഭാഗ്യം ലഭിക്കാൻ ഇന്ന് രാത്രി പ്രാപിച്ചിട്ട് സൌഖ്യം പ്രാപിച്ചു പോകാൻ നീ ഇടയാക്കണമേ. ദൈവത്തിന്റെ മഹത്വത്തിനായി യേശുവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ എനിക്കറിയില്ല പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുത്തിട്ടുണ്ടോ. ഞാൻ ബില്ലിയോട് വേണ്ട എന്ന് പറഞ്ഞിരുന്നു. ആരുടെയെങ്കിലും പക്കൽ പ്രാർത്ഥനയുടെ കാർഡുകളുണ്ടോ? ശരി, അത് നന്നായിരിക്കുന്നു. ഞാനത് വിതരണം ചെയ്യണ്ട എന്ന് അവനോട് പറഞ്ഞിരുന്നു. ഞാനൊരു സ്വല്പം നീണ്ടുപോകാനിടയുണ്ട് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അത് ഞാൻ വളരെയധികം സംസാരിക്കാറുണ്ട്. എന്നാൽ നോക്കൂ, ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ എട്ടരയോട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ചിരിക്കുകയും നിങ്ങൾ എന്താണ് സംസാരിച്ചിരുന്നതെന്ന് ഞാൻ നന്നായി അറിഞ്ഞിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നോക്കൂ, എന്താണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്നേഹിത? ഞാൻ എല്ലായ്പ്പോഴും ഇത് ശ്രമിച്ചിരുന്നു. സഹോദരൻ ബ്രഹാമാണ് ഇത് ചെയ്തത് എന്നാരെങ്കിലും ഒരിക്കലും പറയാനിടയാകരുത്. സഹോദരൻ ബ്രഹാമിന് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നോക്കൂ, ഇത് യേശു ക്രിസ്തുവാകുന്നു, നിങ്ങളിലുള്ളവൻ എന്നിലുമാകുന്നു. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, അത് ശരിയല്ലേ? നോക്കൂ, നിങ്ങളിലുള്ളവൻ നിങ്ങളുടെ രോഗത്തെക്കാളും വലിയവനാകുന്നു. ഇപ്പോൾ എന്നെ അറിയാത്തവരായി എത്ര പേരിവിടെ അവർക്ക് ശാരീരിക സുഖമില്ലാതെ സന്നിഹിതരായിട്ടുണ്ട്, എന്നാൽ അവർക്ക് ആ മഹാപുരോഹിതനെ തൊടാനുള്ള അത്രയും വിശ്വാസമുണ്ടവരായിട്ട് അവരുടെ കൈകൾ ഉയർത്തി ഞാനിത് വിശ്വസിക്കുന്നു എന്ന് പറയുമോ? ശരി, പ്രാവർത്തികമായി എല്ലായിടത്തും കൈകൾ ഉയർന്നിരിക്കുന്നു. ശരി, എന്നെ അറിയാവുന്നവരായി എത്ര പേരിവിടെ അവർക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്ക് അതൊന്നും അറിയാതെ, എന്നാൽ ദൈവം നിങ്ങളെ തൊടാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കൈകൾ ഉയർത്തുക. നോക്കൂ. ശരി, തുറന്നു പറയുകയാണെങ്കിൽ ഇവിടെ ആരും തന്നെ അവരെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാവുന്നവരായി ഈ സമയത്ത് രോഗികളായി ഇവിടെ ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഈ വ്യക്തിയെ ഞാൻ അറിയുന്നു. ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി പലവട്ടം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ വരുന്നില്ല. എന്നാൽ അദ്ദേഹം കെൻഡിക്കിയിൽ നിന്നാകുന്നു. അദ്ദേഹം എല്ലായ്പ്പോഴും എനിക്ക് എഴുതാറുണ്ട്. അവർ സഹോദരനും സഹോദരി വീടും എന്റെ വ്യക്തിപരമായ സുഹൃത്തുക്കളാകുന്നു. കൂടാതെ അവർ ഇവിടെ വരാറുണ്ട്. അദ്ദേഹം നീണ്ട നീണ്ട സമയമായി യോഗങ്ങളിൽ പങ്കുകൊള്ളുന്നു. ആ ഒരു വ്യക്തിയെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. ഇപ്പോൾ സഹോദരനുണ്ടാവോ ഇവിടെ? എനിക്കറിയാവുന്നിടത്തോളം യാതൊരു കുഴപ്പവുമില്ല. അല്ലാത്തപക്ഷം അദ്ദേഹം ഇവിടെ സന്നിഹിതനാവുകയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് തീരെ സുഖമില്ലായിരുന്നു. എന്നാൽ കർത്താവ് അദ്ദേഹത്തെ സൌഖ്യമാക്കി. ഈ വ്യക്തി എനിക്കറിയില്ല, ഈ ഊന്നുവടിയോട് കൂടി ഇരിക്കുന്നവരെയും എനിക്കറിയില്ല, ഒരുപക്ഷെ കസേരയിൽ ഇരിക്കുന്ന ആളെയും ആകാം എനിക്കറിയില്ല, കൂടാതെ എനിക്ക് നിങ്ങളിൽ വളരെ പേരെയും അറിയാം, എന്നാൽ നിങ്ങൾക്ക് എന്താവശ്യമാണുള്ളതെന്ന് എനിക്കറിയില്ല എന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. എനിക്ക് യാതൊരാശയവുമില്ല. ഈ കൂടാരത്തിൽ ഇതൊരു കഠിന കാര്യമാകുന്നു, കാരണം നോക്കൂ, എനിക്ക് ധാരാളം പേരെ ഇവിടെ അറിയാം. ഇപ്പോൾ അതെന്താകുന്നു? എന്നാൽ ഇതാകുന്നു, നിങ്ങളൊരു സ്ഥലത്തെത്തുമ്പോൾ, ഇപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ പറയും, ശരി, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയുടെ കാർഡുകൾ കൊടുത്ത് അവരെ നിരയിൽ നിർത്താം, അവർ വേദിയിലേക്ക് കടന്നു വരട്ടെ, ആരെങ്കിലും പോയെന്നിരിക്കാം. ഇപ്പോൾ നിങ്ങൾക്കത് കഴിയില്ല. ഇപ്പോൾ സ്നേഹിതരെ, ഞാൻ എന്റെ ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോവുകയാണ്. നിങ്ങൾക്കത് മറച്ചുവെക്കാൻ കഴിയില്ല. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം, അത് ശരിയുമാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. നോക്കൂ, പലപ്പോഴും നിങ്ങൾ പറയും, സഹോദര, ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ്? കൊള്ളാം. നിങ്ങൾ ഒരു പരിധിവരെ വിശ്വസിക്കുന്നു. നോക്കൂ, നോക്കൂ, എനിക്കറിയാം. ഇപ്പോൾ ഇവിടെ തന്നെ, എനിക്കിപ്പോൾ ഇവിടെ തന്നെ അഭിഷേകം എന്റെ മേൽ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് കാണാമോ? എനിക്ക് ആ സ്പന്ദനം ഒരു മിടിപ്പ് പോലെ അനുഭവിച്ചറിയാൻ കഴിയും. നോക്കൂ, ഒരു നാഡീ സ്പന്ദനം പല വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുമാകുന്നു. നോക്കൂ, എന്നാൽ ഇപ്പോൾ ഇനിയും യാതൊരു അവിശ്വാസവും ഉണ്ടായിരിക്കരുത്. മുഴുവൻ സന്ദേശവും വിശ്വസിക്കുക, അത് വിശ്വസിക്കുക. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ, അത് എഴുതിയിട്ടില്ലെങ്കിൽ പിന്നെ അത് വിശ്വസിക്കരുത്. എന്നാൽ അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നാം അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് നിർവഹിക്കുന്നതിന് കടമപ്പെട്ടിരിക്കുന്നു. അത് ശരിയല്ലേ? എനിക്കറിയാം ഇതൊരു കഠിനമായ കാര്യമാണ്. നോക്കൂ, യാതൊന്നും അനായാസമായി കടന്നു വരുന്നില്ല. അവന് മരിക്കുന്നത് കഠിനമായ കാര്യമായിരുന്നു, അതിനാൽ ഇത് നിങ്ങൾക്കായി പ്രയോജനപ്പെടുന്നതിനിടയാകുമായിരിക്കുന്നു. അവന് കാൽവരിയിലേക്ക് പോകുന്നത് കഠിനമായിരുന്നു. അവൻ പിന്മാറാൻ ആഗ്രഹിച്ചിട്ട്, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പോലും അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കൂ, നോക്കൂ, അവൻ വിടവാങ്ങാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവൻ യൗവനക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. അവന് അവന്റെ സഹോദരന്മാരുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുപോലെ അവൻ അവരെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവന് ജീവിച്ചിരുന്നുകൊണ്ട് അവരെയും ജീവിപ്പിച്ചിരിക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ അവൻ മരിക്കുകയും നാം ജീവിച്ചിരിക്കാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. അതൊരു അനായാസമായ കാര്യമായിരുന്നില്ല. അവൻ അത് ചെയ്യേണ്ടിയിരുന്നു. അവന്റെ മുമ്പിൽ എന്തൊരു രീതിയിലുള്ള മരണമാണ് ഇട്ടിരുന്നതെന്ന് നോക്കൂ. പിതാവേ, നാഴിക എടുത്തിരിക്കുന്നു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇല്ല, അവനത് ചെയ്യാൻ ആഗ്രഹിച്ചില്ല. അവൻ ദൈവത്തിന്റെ ഇഷ്ടം തന്നെ നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ നോക്കൂ, അതേ കാര്യം തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, ഇപ്പോൾ അത് നിഴലിടാൻ ഒട്ടും തന്നെ ഇടയാക്കരുത്. വിശ്വസിക്കുക മാത്രം ചെയ്യുക, പരിപൂർണമായും വിശ്വസിക്കുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക, സംശയിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ പ്രാർത്ഥനയുടെ നിരയിൽ ജനങ്ങളെ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ പറയും, ശരി, ഇപ്പോൾ ഈ വ്യക്തി, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് നിങ്ങൾക്കറിയാം. ഇല്ല, അത് ശരിയാണ്. സഹോദരൻ ബ്രഹാം അപ്പോൾ നേരെ അവിടെ പുറത്തായി ആരെങ്കിലും അത് ഗ്രഹിച്ചിട്ട് പറയും, ആഹാ, അദ്ദേഹം പ്രാർത്ഥനയുടെ കാർഡുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണോ അത് വായിക്കുകയാണ്. അത് പരഹൃദയജ്ഞാനമാകുന്നു. അത് സത്യമായും അത് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പറയും, ശരി, ഇപ്പോൾ ഈ ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്യുന്നതല്ല. നിങ്ങൾ എല്ലാവരും ഇവിടെയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു അപരിചിതൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇവിടെ ആയിരുന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. നോക്കൂ, അപ്പോൾ പരിശുദ്ധാത്മാവ് നേരെ തിരിഞ്ഞിട്ട് അവർ എല്ലാവരിലും എന്താണുള്ളതെന്ന് വിവേചിച്ചറിയും. നോക്കൂ, അത് ശരിയല്ലേ? നിങ്ങളത് രണ്ടു രീതിയിലും കണ്ടിരിക്കുന്നു. ഓ ശരി, എന്തോ അവിടെ തെറ്റായിട്ടുണ്ട്. നോക്കൂ, നോക്കൂ, അവിടെ നിങ്ങൾക്കത് ചെയ്യാതിരിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. നോക്കൂ, സാധാരണ അധീനതയുള്ളിടത്തോളം അവൻ നിങ്ങളെ കൊണ്ട് എന്ത് തന്നെയും വിശ്വസിക്കുന്നതിനിടയാക്കും. കൂടാതെ അവൻ നിങ്ങളെ എന്റെ വശത്തുള്ള എല്ലാ കുറ്റങ്ങളെയും കാണിക്കുകയും അവന് നിങ്ങളെ കാണിക്കുന്നതിന് എന്റെ പക്കൽ വളരെയധികം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളത് നോക്കരുത്, നിങ്ങളത് നോക്കരുത്. ഞാനൊരു മനുഷ്യനാകുന്നു. നോക്കൂ, എന്നാൽ ഓർക്കുക, ഈ ദൈവത്തിന്റെ വചനം ഇത് സത്യമാകുന്നു. കൂടാതെ ഞാൻ അതിനാൽ ജീവിക്കാൻ ശ്രമിക്കുകയുമാകുന്നു. ഞാനിവിടെ പുറത്തേക്ക് പോയി തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് ശരിയല്ല. പാപം ചെയ്യുകയും മദ്യപിക്കുകയും അല്ലെങ്കിൽ പുകവലിക്കുകയും അല്ലെങ്കിൽ ശരിയല്ലാത്ത അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വന്ന് എന്നെ വിളിച്ച് താഴെ ഇറക്കും, കാരണം അത് ഉചിതമായ കാര്യങ്ങളല്ല. ഞാൻ പിന്നെ ഈ രോഗം വിടാൻ ആഗ്രഹിക്കും. എനിക്ക് കഴിയില്ല. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിട പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ ശരിയായ കാര്യങ്ങൾ എന്താണോ അത് ജീവിക്കാനും ശരിയായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാനും ശ്രമിക്കുന്നിടത്തോളം, നോക്കൂ, ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ ശ്രമിക്കുന്നിടത്തോളം, പിന്നെ ദൈവം തന്റെ വചനത്തെ എടുത്ത് ഞാൻ അതോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാനിടയാകട്ടെ. അതെനിക്ക് എന്റെ വളരെയധികം സ്നേഹിതരെയും ഈ ലോകത്തിലുള്ള എന്റെ ജനപ്രതിയെയും അതുപോലെയുള്ള കാര്യങ്ങളെയും വിലവെക്കേണ്ടി വന്നാലും പല മനുഷ്യരാലും ദ്വേഷിക്കപ്പെടേണ്ടി വന്നാലും സഭാസംഘടനാ വിഭാഗങ്ങൾ ചവിട്ടി പുറത്താക്കിയാലും ഞാൻ അപ്പോഴും ഈ വചനത്തോട് സത്യമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വചനമാകുന്നു. കൂടാതെ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞുകൊള്ളട്ടെ, അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കം അനന്യനാകുന്നു. അതോടൊപ്പം അവനിപ്പോൾ നിങ്ങളിലുമാകുന്നു. അങ്ങനെ ഇപ്പോൾ ഷേക്സ്പിയറിന്റെ ജീവൻ എന്റെ ഉള്ളിലായിരിക്കും. എന്റെ ഉള്ളിൽ ജീവിക്കുന്നുവെങ്കിൽ, ഷേക്സ്പിയർ എന്റെ ഉള്ളിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഷേക്സ്പിയറിന്റെ പ്രവർത്തികൾ ചെയ്യുകയില്ലേ? ബിതോവൻ എന്നിലാണെങ്കിൽ ഞാൻ ബിതോവന്റെ പ്രവർത്തികൾ ചെയ്യുകയില്ലേ? ദിലിൻഷറിന്റെ ആത്മാവ് എന്നിലായിരിക്കുന്നുവെങ്കിൽ, ഞാൻ ജോൺ ദിലിൻഷർ എന്നിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാനൊരു ദിലിൻഷർ ആയിരിക്കില്ലേ? ബീത്തോവൻ എന്നിലായിരുന്നുവെങ്കിൽ ഞാൻ ബീത്തോവൻ ആകുമായിരുന്നില്ലേ? നോക്കൂ. കാസ്ട്രോ എന്നിലായിരുന്നുവെങ്കിൽ ഞാൻ കാസ്ട്രോ ആകുമായിരുന്നില്ലേ? നോക്കൂ. അങ്ങനെ യേശുക്രിസ്തു എന്നിലാകുന്നുവെങ്കിൽ അവന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യും, കാരണം ഇതവനാകുന്നു. അതുകൊണ്ട് അതേ കാര്യങ്ങൾ തന്നെ സംഭവിക്കുമെന്ന് അവൻ നമ്മോട് പറഞ്ഞിട്ടില്ലേ? നോക്കൂ. ഇപ്പോൾ അവനിവിടെ നിൽക്കുകയാണെങ്കിൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യുമായിരുന്നു? അവൻ പറയും, പിതാവ് എനിക്ക് കാണിച്ചു തരുന്നതല്ലാതെ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ശരിയല്ലേ? ശരി, ആ രീതിയിലാണ് അവൻ ഇന്നലെ അത് ചെയ്തത്. ഇപ്പോൾ അവൻ അനന്യനാകുന്നില്ലേ? രോഗങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങളുടെ വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ രോഗങ്ങളിൽ നിന്നും നിങ്ങൾ എല്ലാവരും സൌഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അത് ശരിയല്ലേ? അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കത് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും സൌഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇപ്പോൾ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു. അവൻ ഇവിടെ നിൽക്കുകയായിരുന്നുവെങ്കിൽ അവന് നിങ്ങളുടെ അവിശ്വാസത്താൽ നിങ്ങളെ ഒട്ടും സുഖപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെയായിരിക്കും. കാരണം അവരുടെ അവിശ്വാസ നിമിത്തം അവന് അവിടെ വളരെ വീര്യപ്രവൃത്തികളെ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ശരിയല്ലേ? അവിശ്വാസ നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ അവൻ ഇന്ന് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ അത് മുൻകൂട്ടി പറയാൻ ആർക്ക് കഴിയുമായിരുന്നു? ദൈവം. ഇത് പറഞ്ഞത് ആരായിരുന്നു? ദൈവം. ഇത് ചെയ്തത് ആരായിരുന്നു? ദൈവം. ആരായിരുന്നു അത് പറഞ്ഞത്? എവിടെയാണ് കരടിയും മാനും കരിബോവും അതുപോലെയുള്ള ഈ കാര്യങ്ങളെല്ലാം, കൂടാതെ ഏഴ് ഈ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആരായിരുന്നു? അതെല്ലാം പറഞ്ഞത് അവൻ, ക്രിസ്തു. അവൻ നമ്മിലായിട്ട് നമ്മിൽ കൂടെ സ്വയം അവനെ തന്നെ പ്രവചിക്കുകയും അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആരാണ് കാറ്റിനെ നിർത്തിയത്? ആരാണ് അണ്ണാനുകളെ സൃഷ്ടിച്ചത്? അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ സൃഷ്ടിച്ച അവൻ തന്നെയായിരിക്കും. അപ്പോൾ അവനെ യഹോവ ഇരേ എന്ന് വിളിക്കുകയും ചെയ്തു. ആ മിശ്രിതമായ വീണ്ടെടുപ്പിന്റെ പേരുകൾ ഇപ്പോഴും അവന്റെ മേൽ അപേക്ഷിക്കപ്പെടുന്നു. അവൻ ഇപ്പോഴും യഹോവ ഇരേ തന്നെയായിട്ട് ദൈവത്തിന് തനിക്ക് തന്നെ ഒരു ഹോമയാഗത്തെ നോക്കിക്കൊള്ളാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് നിങ്ങളുടെ ആഴമേറിയ ആത്മാർത്ഥത ഇപ്പോൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾ വാസ്തവമായി പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഘടികാരം 5 നിമിഷങ്ങൾ കൂടി മുമ്പോട്ട് നീങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മുടെ മധ്യേ ഒരൊറ്റ ദുർബല വ്യക്തി പോലും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ സൌഖ്യം പ്രാപിച്ച് അവരുടെ കാലുകളിൽ നിൽക്കാൻ കഴിയാത്ത ഒരൊറ്റ വ്യക്തി പോലും ഇവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഇപ്പോൾ നാം നമ്മുടെ തലകൾ വണങ്ങി നിൽക്കുമ്പോൾ അവൻ നമ്മുടെ അടുക്കൽ വന്ന് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്തുമോ എന്ന് നമുക്കിപ്പോൾ നോക്കാം. കർത്താവായ യേശുവേ, ഇപ്പോൾ നീ എന്നെ സഹായിക്കൂ. കർത്താവേ, എനിക്കറിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ നിന്നെ അനുസരിക്കുന്നു. എന്റെ പാപങ്ങളെയും അപരാധങ്ങളെയും നീ ക്ഷമിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ നമുക്കിവിടെ ഈ വശത്തായി തുടങ്ങാം. ആരെങ്കിലും ഇവിടെ നിൽക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം, സംശയിക്കരുത്. കഴിയുമെങ്കിൽ എന്നെ അറിയാത്തവരെ ആരെങ്കിലും ആയിരിക്കുക. ദർശനം എവിടേക്ക് പോകുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കത് ശ്രദ്ധിക്കേണ്ടതായി മാത്രമിരിക്കുന്നു. അങ്ങനെ അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കത് സത്യമാണോ അല്ലയോ എന്നറിയാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, സംശയിക്കരുത്. അവനത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കൂ, അതെന്തെല്ലാമായാലും അത് ഇന്ന് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതല്ലേ? നോക്കൂ, നിങ്ങളുടെ രോഗശാന്തിയെ സ്വീകരിക്കുക മാത്രം ചെയ്യുക. നോക്കൂ, അവനോട് പറയുക, കർത്താവേ, ഞാനിപ്പോൾ യേശുക്രിസ്തുവിനെ തൊടുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം അതനുവദിച്ചു തരാനിടയാകട്ടെ. നിങ്ങളിലുള്ളവനായ ക്രിസ്തു ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ഇപ്പോൾ ഈ യോഗത്തിൽ നാം അവനെ തൊടുമ്പോൾ അവൻ സ്വയം തിരികെ പ്രതിഫലിക്കുന്നു. അത് ആ സ്ത്രീ ക്രിസ്തുവിൽ കൂടെ ദൈവത്തെ തൊട്ടപ്പോൾ അവളുടെ ആവശ്യങ്ങളെ തിരികെ പ്രതിഫലിച്ചതുപോലെയാകുന്നു. ഞാനിപ്പോൾ മൂലയ്ക്കായിട്ട് കാണുന്നു, ഇത് കണ്ടിട്ട് ഒരു മനുഷ്യനെ പോലെയാകുന്നു. അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലാകുന്നു. അല്ല, അതാകുന്നില്ല. ഇതൊരു സ്ത്രീ ഒരു മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാകുന്നു. ആ മനുഷ്യൻ ഇവിടെ ആയിരിക്കുന്നില്ല. എന്നാൽ ഇതൊരു സ്ത്രീയാകുന്നു. ഞാൻ ആ സ്ത്രീയെ കാണുന്നു. ഇതവരുടെ പിതാവായിട്ട് അദ്ദേഹം അർബുദ രോഗത്താൽ മരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലാകുന്നു. ആ മനുഷ്യൻ ഇവിടെയില്ല. അദ്ദേഹം മറ്റൊരു സ്ഥലത്താകുന്നു. അത് ഈ രാജ്യം പോലുമല്ല. അത് അദ്ദേഹം ജോർജിയയിലാകുന്നു. പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളിപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥനയിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. നോക്കൂ, പ്രാർത്ഥനയിലായിരിക്കുന്ന ആ സ്ത്രീയുടെ പേര് ശ്രീമതി ജോർദാൻ എന്നാകുന്നു. അവർ ജോർജിയയിൽ നിന്നുമല്ല, അവർ നോർത്ത് കരോളിനയിൽ നിന്നുമാകുന്നു. അത് ശരിയാണെങ്കിൽ മഹിള, നിങ്ങളുടെ കാലിൽ എഴുന്നേറ്റ് നിൽക്കുക. ശരിയാണ്, മുഴുവൻ സത്യമാകുന്നു. ഇതുപോലൊരു കാര്യത്തിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ശരി, I'm just trying to stop. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? അതായത് നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നോക്കൂ, ഇവിടെ മറ്റൊരു കാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടത്ര പരിശീലനവും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളൊരു മിശ്രിതമായ അല്ലെങ്കിൽ ഏതോ തരത്തിൽപ്പെട്ട ഒരു ക്രിസ്തീയ ചുറ്റുപാടിലായിരുന്നു. നിങ്ങളുടെ പിതാവ് ഒരു ശുശ്രൂഷകനോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ആയിരുന്നിട്ട് നിങ്ങളുടെ ജനങ്ങളിൽ ആരോ അല്ലെങ്കിൽ മറ്റെന്തോ അങ്ങനെ ആയിരിക്കുന്നില്ലേ? അത് നിങ്ങളുടെ ഭർത്താവാകുന്നു, ഇത് അദ്ദേഹമാകുന്നു. നിങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് ആരോ സുവിശേഷം പ്രസംഗിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു പള്ളിയിലായിരുന്നു, അദ്ദേഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരി, അവിടെയാകുന്നു നിങ്ങൾ. ഇപ്പോൾ ആ മഹിള എനിക്കറിയില്ല, എന്നാൽ ദൈവം ആ സ്ത്രീയെ അറിയുന്നു. ഇപ്പോൾ നിങ്ങളുടെ പോക്കറ്റ് പുസ്തകത്തിൽ എന്തെങ്കിലും ഒരു തുവാലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ശരി, അതിനുശേഷം നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ നിങ്ങൾ കൈകൾ അതിന്മേൽ വെച്ചുകൊണ്ട് സംശയിക്കരുത്. നിങ്ങളിലുള്ളവൻ നിങ്ങളുടെ പിതാവിനെ കൊല്ലുന്നവനേക്കാളും വലിയവനാകുന്നു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഭവിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ സ്ത്രീയെ അറിയുന്നില്ല. എനിക്കറിയാവുന്നിടത്തോളം ഞാൻ അവരെ ആദ്യമായിട്ടാണ് എപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളതെന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ അവർ ഒരു വ്യാകുലാവസ്ഥയിൽ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീയോട് തിരിഞ്ഞു നിന്ന് അവളുടെ അവസ്ഥ അവളോട് പറഞ്ഞ അതേ ദൈവം തന്നെയാണ് ഇവിടെയും അതേ കാര്യം തന്നെ ചെയ്തുകൊണ്ട് നിങ്ങളിലുള്ളവൻ ലോകത്തെ പിടിച്ചടക്കിയവനാകുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസം മാത്രമുണ്ടെങ്കിൽ സംശയിക്കരുത്. അർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും ആ കറുത്ത നിഴൽ കാണുന്നു. അതൊരു സ്ത്രീയുടെ മേലാകുന്നു. അവർ നേരെ മുമ്പിലായി ഇവിടെ ഇരിക്കുന്നു. അവർക്ക് അർബുദം തൊണ്ടയിൽ പിടിപെട്ടിരിക്കുകയും അവർ തീരെ മോശമായ ഒരവസ്ഥയിലുമായിരിക്കുന്നു. അവർക്കുവേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുകയും അവർ അവരുടെ രോഗശാന്തി സ്വീകരിക്കാൻ ശ്രമിക്കുകയുമാകുന്നു. ശ്രീമതി ബോട്ടൺ, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ, എനിക്ക് ആ മഹിളയെ അറിയില്ല, എന്നാൽ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ, വാസ്തവമായും ഈ കാര്യം നിങ്ങൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഇത് വിശദീകരിച്ചു തരട്ടെ. നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമായിരുന്നു. അത് ശരിയല്ലേ? നിങ്ങളുടെ കൈകൾ വീശി ഇപ്രകാരം കാണിക്കുമോ? ഇപ്പോൾ ആ സ്ത്രീ എനിക്കൊരു അപരിചിതയാകുന്നു. എനിക്കവരെ അറിയില്ല. അവരെ കാണാമോ? അത് നന്നായിരിക്കുന്നു. അവിടെയാകുന്നു അവർ. നോക്കൂ, നിങ്ങളിലുള്ളവൻ, അവനെ തൊടാൻ കഴിഞ്ഞ ആ വിശ്വാസം നിങ്ങളുടെ തൊണ്ടയിലുള്ളതിനേക്കാളും വലിയവനാകുന്നു. നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? സഹോദരി ലാഴ്സൺ, ഞാൻ നിങ്ങളെ അറിയുന്നു. അവരെന്റെ വീട്ടുടമയാണ്. എന്നാൽ സഹോദരി ലാഴ്സൺ, നിങ്ങൾ ഒരു ഡോക്ടറെ അടുക്കൽ അല്ലെങ്കിൽ അതുപോലെ എന്തോ ആയിരിക്കുന്നു. നിങ്ങളൊരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. അത് ശരിയല്ലേ? സഹോദരി ലാഴ്സൺ, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. യേശു പറഞ്ഞു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിലൊരുത്തിന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു. ഓ സ്വർഗീയ പിതാവേ, കരുണ കാണിക്കണമേ. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങളും ഒരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എനിക്കൊരു അപരിചിതയാകുന്നു. ഓ അതല്ലേ? നിങ്ങൾ ഇവിടെ നിന്നുമല്ല. നിങ്ങൾക്ക് എന്നെ അറിയാം, എന്നാൽ എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളും ഒരു ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ താമസിക്കുന്നില്ല. നിങ്ങൾ ബെഡ്ഫോർഡ് സ്പ്രിംഗ്വില്ലെ, അതുപോലെ എവിടെയോ ഒരു സ്ഥലത്ത് നിന്നാകുന്നു. അതെ, അതവിടെയാകുന്നു, സ്പ്രിംഗ്വിൽ. ശ്രീമതി ബട്ടൺ അല്ല, എന്നോട് ക്ഷമിക്കണം, ഞാനത് അർത്ഥമാക്കിയില്ല. ശ്രീമതി പാർക്കർ, അതാണ് നിങ്ങളുടെ പേര്. അത് ശരിയല്ലേ? നിങ്ങളിലുള്ളവൻ നിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നവനേക്കാൾ വലിയവനാകുന്നു. അത് ശരിയല്ലേ? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾ എന്ത് വിചാരിക്കുന്നു സഹോദരി? എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ എനിക്കൊരു അപരിചിതയാകുന്നു. നിങ്ങൾ എന്നെ അവന്റെ പ്രവാചകനായി വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നു. നന്ദിയുണ്ട്. ദൈവം അതിനെ ബഹുമാനിക്കും. നിങ്ങൾ ശ്രീമതി വൈറ്റ് ആകുന്നു. നിങ്ങൾ ടെക്സസിലുള്ള ഫോർട്ട് വെർത്തിൽ നിന്നുമാകുന്നു. നിങ്ങൾക്ക് ഒരു മാംസപേശിയുടെ അസുഖവും ഒരു മാനസിക തകർച്ചയുമാകുന്നു. നിങ്ങൾ വളരെ മോശമായിരിക്കുന്നു. വൈദ്യശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടി യാതൊരു ആശയമില്ല. നിങ്ങളുടെ ഭർത്താവിന് ഒരു ആത്മീയ ആവശ്യമുണ്ടായിട്ട് അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്കവിടെ ഒരു മകനുണ്ടായിട്ട് അവന് പുറംവേദനയും ഹൃദയരോഗവുമാകുന്നു. നിങ്ങൾക്കൊരു കുട്ടി അവന്റെ മടിയിലുണ്ടായിട്ട് ആ കൊച്ചുകുട്ടിക്ക് എന്തോ സംസാരിക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ട് നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകൾ ഉയർത്തുക. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണഹൃദയത്തോടെ അതെല്ലാമായിട്ട് തന്നെ ഇപ്പോൾ നമ്മളുടെ തലകളെ വണങ്ങാം. ഇപ്പോൾ അവൻ ഈ കെട്ടിടത്തിൽ കൂടി പോയി കഴിഞ്ഞിരിക്കുന്നു. അവൻ ദൈവമാണെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. അത് യഹോവയായ ദൈവമാകുന്നു. ഇപ്പോൾ നിങ്ങളിലുള്ളവന് എല്ലാത്തിലും പ്രമുഖതയുണ്ടാകട്ടെ. അവൻ എല്ലാത്തിലും ഉയർന്ന സംസാരം. നിങ്ങൾക്കുള്ളത് എന്താണോ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇത് വിശ്വസിച്ചുകൊണ്ട് പറയുക, എന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആ രോഗം പോയി കഴിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഞാൻ ഇനിയും പീഡിതനല്ല. എന്റെ ഉള്ളിൽ യാതൊരു രോഗവുമില്ല. എന്നിലുള്ളവൻ എന്റെ ശരീരത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. എന്റെ ഹൃദയത്തിലുള്ളവൻ എന്റെ ശരീരത്തിലുള്ളവനേക്കാൾ വലിയവനാകുന്നു. ആ കാരണത്താൽ എന്റെ ഹൃദയത്തിലുള്ളവൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനാകുന്നു. എന്റെ ശരീരം സാത്താനാൽ മലിനമാക്കപ്പെട്ടു, എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള ഒരു ആലയമാകുന്നു. ആ കാരണത്തിന് വേണ്ടി സാത്താനെ, എന്റെ ശരീരം വിട്ടുപോകാൻ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്നിൽ നിന്നും പുറത്തു വരിക. നോക്കൂ, ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തമായ രീതിയിൽ നമുക്ക് എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ജീവന്റെ ദാതാവും ഹൃദയരഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമായി നീ പറഞ്ഞു, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തനങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. ആ കാരണത്താലാണ് വചനം ജഡമായപ്പോൾ അവൻ അവരുടെ വിചാരങ്ങളെ അറിയാൻ തുടങ്ങിയപ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് അത് അറിഞ്ഞിരുന്നത്. അവൻ വചനമായിരുന്നു. ആ വചനം അവരുടെ ഹൃദയരഹസ്യങ്ങളെ അറിഞ്ഞിരുന്നു. വചനം ഇപ്പോഴും അതേ വചനം തന്നെയാകുന്നു. അങ്ങനെ ഇന്ന് രാത്രിയിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളിൽ അത് സ്വയം വെളിപ്പെട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നു. കാരണം അവനതൊരു കടലാസിൽ എഴുതുകയും അതിവിടെ ഉറപ്പിക്കപ്പെടുകയും അത് ശരിയാണെന്ന് കാണിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതാ തുവാലകൾ കിടക്കുന്നു. രോഗികൾ എല്ലായിടത്തുമായിരിക്കുന്നു. ആ മഹാനായ പരിശുദ്ധാത്മാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അവനിവിടെ സന്നിഹിതനായിട്ട് ഈ കാര്യങ്ങളെ കാണിക്കുകയും ഈ കാര്യങ്ങളെ ഞങ്ങളോട് പറയുകയും അതൊരിക്കലും പരാജയപ്പെടാതെയും, എന്നാൽ അത് ശരിയായതെന്താണെന്നും ഒരുവട്ടം പോലും അതിന് പരാജയപ്പെടാൻ കഴിയാത്തതുമാകുന്നു. കാരണം അത് ദൈവമാകുന്നു. അവൻ ഈ തുവാലകളെ അവന്റെ സാന്നിധ്യത്തിൽ അഭിഷേകം ചെയ്ത് ഇതുകൊണ്ട് ചെന്നിടുന്ന എല്ലാ രോഗികളായവരെയും സൌഖ്യമാക്കാനിടയാക്കണമേ. 2000 വർഷങ്ങൾക്ക് ശേഷവും ജീവിച്ചിരിക്കാൻ കഴിയുന്ന ആ ദൈവം വിശ്വാസത്താലും കൃപയാലും വീണ്ടെടുക്കപ്പെട്ട പാപികളുടെ ഹൃദയത്തിലേക്ക് സ്വയം രൂപം കൊള്ളാനും കഴിഞ്ഞിട്ട് മർത്യന്റെ അതരങ്ങളിലൂടെ തന്റെ സ്വന്തം വാക്കുകളെ സംസാരിക്കാനും കഴിഞ്ഞിട്ട് അവൻ എന്താണോ വാഗ്ദത്തം ചെയ്തത് കൃത്യമായും അത് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുക. ഓ ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ പുരുഷനും സ്ത്രീയും അവർക്ക് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഒരു അസുഖമോ അല്ലെങ്കിൽ ക്ലേശമോ ഉണ്ടെങ്കിൽ ജനങ്ങൾക്കു വേണ്ടി മോശ ആ വിടവിലേക്ക് തന്നെ തന്നെ വലിച്ചെറിഞ്ഞതുപോലെ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ ഹൃദയത്തെ നിന്റെ മുമ്പിലേക്കിടുന്നു. എന്റെ പക്കലുള്ള സകല വിശ്വാസവും അത് നിന്നിലുള്ളതും നീ എനിക്ക് തന്നതും ഞാൻ അവർക്ക് കൊടുക്കുന്നു. സുന്ദരമെന്ന ഗോപുരവാതിൽക്കൽ വെച്ച് പത്രസ് പറഞ്ഞതുപോലെ എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസറാന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. ആ മനുഷ്യൻ മുടന്തനായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവൻ ബലഹീനനായി. എന്നാൽ അവർ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവന്റെ കാലും നരിയണിയും ബലം പ്രാപിച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ പൂഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവന്റെ അപ്പോസ്തലം പറഞ്ഞു, എനിക്കുള്ളത് നിനക്ക് തരുന്നു. അത് വിശ്വാസമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്കുള്ളത് ഞാൻ ഈ ശ്രോതാക്കൾക്ക് തരുന്നു. നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ രോഗങ്ങളെ നിഷേധിക്കുക. കാരണം നിങ്ങളിലുള്ളവൻ നിങ്ങളുടെ ജീവനെ എടുക്കാൻ ശ്രമിക്കുന്ന പിശാചിനെക്കാളും വലിയവനാകുന്നു. നിങ്ങൾ ദൈവമക്കളാകുന്നു. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാകുന്നു. സാത്താൻ ഈ ജനങ്ങളെ വിട്ടുപോകാൻ ഞാൻ ആജ്ഞാപിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊടുങ്കാറ്റിനെ തിരികെ ഓടിച്ച അതേ ദൈവം, കാറ്റിനെയും തിരമാലയും നിർത്തിയ അതേ ദൈവം ഈ ജനങ്ങളുടെ മേൽ നിന്നും എല്ലാ രോഗങ്ങളും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് കാണുവാനും ഈ നാഴികയിൽ തന്നെ ക്രിസ്തുവിന്റെ ശക്തി അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനും നീയിടയാക്കണമേ. എല്ലാ പാപികളെയും മാനസാന്തരത്തിന് നീയിടയാക്കണമേ. നിന്നോടടുത്തായിരിക്കാത്ത ഓരോ വ്യക്തിയും ഈ നാഴികയിൽ തന്നെ നിന്നോടടുക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് അപ്രകാരമായിരിക്കാൻ നീയിടയാക്കണമേ. ഞാൻ നിങ്ങളുടെ ഇടയനെ പോലെ, നിങ്ങളുടെ സഹോദരനെ പോലെ എന്റെ പക്കലുള്ള വിശ്വാസത്തെ നിങ്ങളുടെ മേലിടുന്നതിനായി ദൈവത്തോട് അപേക്ഷിച്ചിരിക്കുന്നു. ഞാൻ അപേക്ഷിച്ചത് എനിക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നിങ്ങളിത് എന്നോടൊപ്പം വിശ്വസിക്കുകയാണെങ്കിൽ എന്റെ പക്കലുള്ള വിശ്വാസത്തോടുകൂടി ഞാനത് ഈ നാഴികയിൽ നിങ്ങൾക്ക് തരുന്നു. അങ്ങനെ ഇപ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ രോഗങ്ങളെയും നിങ്ങളുടെ പീഡകളെയും നിഷേധിച്ചുകൊണ്ട് അതിനോട് പറയുക, നിനക്ക് വിട്ടുപോകേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസവും എന്റെ വിശ്വാസവും അതോടൊപ്പം യേശു ക്രിസ്തുവിന്റെ ശക്തിയും അവന്റെ സർവ്വവ്യാപകത്വവും ഇവിടെയായിട്ട് അവൻ ഈ സമയത്ത് തന്നെ നിങ്ങളെ സൗഖ്യമാക്കും എന്ന് ന്യായീകരിക്കുന്നതിനും തെളിയിക്കുന്നതിനും വേണ്ടി അവന്റെ സാന്നിധ്യം ഇവിടെയായിരിക്കുന്നു. ആ കട്ടിലിൽ കിടക്കുന്ന മഹിളയെ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ മാംസപേശികളെല്ലാം തന്നെ അവർ പറയുന്ന പ്രകാരം ഒരു കല്ലിക്കുന്നതായ അവസ്ഥയിലും അതുപോലുള്ള കാര്യത്തിലുമായാലും നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. അവരെ അവിടെ ആരെങ്കിലും സഹായിക്കൂ. അവിടെ അതാ അവർ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. അവരുടെ കാലിന്റെ നരിയാണ് ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ കൈകളെ ഉയർത്തി നമുക്കവന് സ്തുതി കരേറ്റാം. മഹാനായ യഹോവയായ ദൈവമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിക്കായി ഞങ്ങൾ ഞങ്ങളെ തന്നെ നിനക്ക് സമർപ്പിക്കുന്നു. ആമേൻ.